കേട്ടുകണ്ടവരന്നേ ആരും നേരെയറിയില്ല തന്നെ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവരന്നേ ആരും നേരെയറിയില്ല തന്നെ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ട് കണ്ടവരന്നെ ആരും നേരെയറിയില്ല തന്നെ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ട് കണ്ടവരന്നെ ആരും നേരെയറിയില്ല തന്നെ.
മാനവരാശിക്കിടയിൽ വേദമാനസ്സരേലും ഉന്മാതി വർദ്ധിച്ചു വൈരം വളർന്നു, തമ്മിൽ സ്പർദ്ധയ ശാന്തിയില്ലാത.
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവരന്നെ ആരും നേരെയറിയില്ല തന്നെ.
ശാന്തിയില്ലാത്ത ലോകത്തിൽ ജാതിഭ്രാന്തിന്റെ ഈ കേരളത്തിൽ ഉമ്മയെന്താണെന്നു കാട്ടാൻ വെൺമതിക്കൂമ്പാണുദേവൻ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവരന്നേ ആരും നേരെയറിയില്ല തന്നെ.
ആത്മപ്രഭാവ പ്രകാശം പരിവേഷമണിഞ്ഞ മുഖസ്ത്രീ, ആർത്തരായുള്ളവർക്കൊക്കെ പുണ്യതീർത്ഥമായി തീർന്നു പരക്കെ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവരന്നേ ആരും നേരെയറിയില്ല തന്നെ.
കണ്ണിന്നു കർപ്പൂര ദീപം തോലി പൂർണ്ണേന്തു ബിംബം സ്ഫുരിക്കേ, അൻപാർന്ന സൽഗുരുദേവൻ ശാന്തഗംഭീരനായി വിരാജിക്കേ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവരന്നെ ആരും നേരെയറിയില്ല തന്നെ.
അത്തിരുമേനിയ കണ്ട് ടാഗോർ അത്ഭുത സ്പർദ്ധനായി പണ്ട്, ആയോഗ നേത്രദ്യുതിയും ദിവ്യമായ വിലാസപ്രഭയും.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവരന്നെ ആരും നേരെയറിയില്ല തന്നെ.
ആഴമേറുന്നോരറിവും ആർക്കും ആനന്ദമേറും ോടൊപ്പം ലോകത്താർക്കുമില്ലെന്നായി കവീന്ദ്രൻ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു, നേരിട്ടു കണ്ടവരന്നേ ആരും നേരെയറിയില്ല തന്നെ.
പുത്തനായി പൂത്ത താഴാമ്പു പോലെ ശുദ്ധിയും ശോഭയുമാർന്ന് സുമന്ദഹാസച്ചവിയിൽ തക്ഷാ ശ്രീബുദ്ധ സന്നിധനായേ.
ദേവൻ ദിവ്യനാരാണൻ ആരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയ തന്നെ.
പുത്തോ നബിയും മഹാന യേശു ക്രിസ്തുവും കൃഷ്ണനുമല്ല, സിദ്ധാന്തമായി ചൊന്നതല്ല, ഗുരു ബുദ്ധിപൂർവം സംഗ്രഹിച്ചു.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരന്നെ ആരും നേരെ അറിയില്ല തന്നെ.
ആത്മോപദേശത്തിലൂടെ സത്യദർശനമാലയിലൂടെ ഒന്നാണെന്നോതി മതങ്ങൾ മർത്യം നന്നാകാൻ മാത്രമാണെന്നും.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയില്ല തന്നേ.
ആദിമഹസ്സിന്റെ രഹസ്യം സാരവേദി ഗുരു കണ്ടിരുന്നു. ഭക്തജനങ്ങൾക്ക് ശേഷം ഗുരു സൂക്തം സുവിശേഷമത്രേ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയില്ല തന്നേ.
ജ്ഞാനസ്വരൂപന്റെ മുമ്പിൽ വർത്തമാനം പറയാൻ വരുന്നു. യുക്തിവാദത്തിൽ തുടങ്ങും പിന്നെ ഭക്തിയിൽ മുങ്ങി മടങ്ങും.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയില്ല തന്നേ.
ജീവിച്ചിരുന്നൊരു നാളിൽ ജനം പൂവിട്ടു പൂജിച്ചിരുന്നു. ആക്ഷേപമില്ലാതിലേതും ഗുരു സാക്ഷാൽ പരം ബ്രഹ്മമല്ലോ.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയില്ല തന്നേ.
അവ്യയനാം ശിവനെന്നാൽ അതും ദിവ്യനാമഗുരു തന്നെ. അദ്വൈതമാർന്ന മഹത്വം അത്ര അത്യുന്നതമായിരുന്നു.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയില്ല തന്നേ.
അദ്വൈത ചിന്തയിലെല്ലാം ഒരേ സത്തയായി ദർശിച്ചിരുന്നു. പാലിൽ പരദൈവമൊന്നായി അശാൻ പാടിപ്പുകഴ്ത്തിയിരുന്നു.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയില്ല തന്നേ.
ഇന്നോ ശിവവിരിക്കുന്നിൽ നമ്മൾ ചെന്നാലിളം കാറ്റുമൂളും. മന്ത്രമധുരമായി പാരം സ്നേഹസാന്ദ്രമാഗുരു ഗീതം.
നാരായണ ഗുരുദേവൻ ദിവ്യനാരാണെന്നാരറിയുന്നു. നേരിട്ടു കണ്ടവരങ്ങേ ആരും നേരെ അറിയില്ല തന്നേ.
ഭക്തരുകിൽ കാണും വെപ്പിന്റെ പൂന്തണൽ ഭക്തി ആത്മീയ ജ്യോതിസ്സൊഴുകും ഒരു വാത്മീകി മാമുനി പോകും
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണൻ നാരറിയുന്നു നേരിട്ടു കണ്ടവരെ ആരും നേരെ അറിയില്ല തന്റെ
ആരാണെന്നറിയാമോ അതു നാരായണ ഗുരു തന്നെ ഈ ഗുരുദേവനെയുള്ളിൽ വെച്ച് ഭക്തി വിറമ്പണമിച്ച
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണൻ ആരറിയുന്നു നേരിട്ടു കണ്ടവരെ ആരും നേരെ അറിയില്ല തന്നെ
ഗീതം പ്രവിക്ക കണ്ണിലാക്കുമ ദേവനെ കാണാ ആലസ്യമെല്ലാം ഒഴിയും കണ്ടാൽ ആനന്ദമേകാൻ കഴിയും
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണൻ ആരറിയുന്നു നേരിട്ടു കണ്ടവരെ
ധന്യനാം ഗുരുദേവൻ ഇന്നും ചൈതന്യമാർന്നമരുന്നു ഈ രാസ ജീവിതവാണി ഗുരു ബാലാരുണ പ്രഭ കൂട
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണ
നിങ്ങൾ ഗുരുപാദം നമിപ്പാൻ ജയിക്കിൻ ഗുരുപാദം നമിക്കിൻ ജയിക്കിൻ ഗുരുപാദം നമിക്കിൻ ജയിക്കിൻ
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണൻ ആരറിയുന്നു നേരിട്ടു കണ്ടവരെ ആരും
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണനാരറിയുന്നു നേരിട്ട് കണ്ടവരെന്നെ ആരും നേരെ അറിയില്ല തന്നെ
നാരായണ ഗുരുദേവൻ ദിവ്യനാരായണനാരറിയുന്നു നേരിട്ടു കണ്ടവരെ ആരും നേരെ അറിയില്ല തന്റെ
ദശമസർഗ ദ്വിജേന്ദ്ര സംവാദം ശ്രുത്വാ ചരിത്രം മഹിതം പവിത്രം ഗുരുന്തി ദൃക്ഷുശ്രുതവാൻ ഗുണജ്ഞ ശിവം ഗിരിം പ്രാവതദ്വിജേന്ദ്ര ശ്രീനീലകണ്ഠാഭിധയ പ്രസിദ്ധ
ദ്വിജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണൻ നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനുമായിട്ട് ഗുരുദേവൻ നടത്തിയ സംവാദമാണ് ദശമസർഗത്തിലെ വിഷയം. അതിനുശേഷം ശ്രീ നീലകണ്ഠൻ ശർമ്മ എന്ന പ്രസിദ്ധനും വേദങ്ങളിലും വേദത്തിന്റെ മറ്റ് ഉപരിശ മറ്റ് ശാഖകളായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളിലും നിഷ്ണാതനും പണ്ഡിതനും മനുഷ്യവ്യക്തികൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെപ്പറ്റി അറിവുള്ളവനും ജ്ഞാനം വൈരാഗ്യം തപസ് ദാനം അനുകമ്പ തുടങ്ങിയ മുതലായ ഗുണവിശേഷങ്ങളുള്ളവനുമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഗുരുവിന്റെ അരികിൽ വന്നു ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് കേട്ടറിഞ്ഞ ഈ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഗുരുവിന്റെ അരികിൽ വന്നിട്ട് ഗുരുവിനെ സന്ദർശിക്കണമെന്നുള്ള അഭിലാഷത്തോടുകൂടിയവനായിട്ട് ശിവഗിരിയിൽ എത്തിച്ചേർന്നു.
തേഷു വിദ്വസ്സു തഥാഗരിഷ്ഠ ശാസ്ത്രേഷനേകേഷു വിശക്ഷണസ ഗ്രന്ഥൈർവിശിഷ്ടൈ പ്രതിതശ്ച പുന്ന ശരീതി വിഖ്യാലകുലസ്യ നാഥ.
ആ നീലകണ്ഠ ശർമ്മ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ പ്രമുഖനും അനേകം ശാസ്ത്രങ്ങളിൽ ഒരേപോലെ വൈദുഷ്യം നേടിയവനുമായിരുന്നു. വിശിഷ്ടങ്ങളായ ചില ഗ്രന്ഥങ്ങളുടെ കർത്താവെന്ന ശരി പുന്നശ്ശേരി എന്നുള്ള വിഖ്യാതമായ കുലത്തിൽ, സുപ്രസിദ്ധമായൊരു കുലത്തിലെ കുടുംബത്തിലെ കാരണവരുമായിരുന്നു.
ഭക്ത്യാപ്രണമ്യാത ഗുരും വിധിജ്ഞ ശിക്ഷാർപ്പിതാദിത്യ സുഹൃഷ്ടചിത്ത ശാന്തോ വസന്ത സവിധേതദീയം തേജോ നിരീക്ഷ സഹിതാന്തരാത്മാ.
ശിവഗിരിയിൽ എത്തിച്ചേർന്നതിന് ശേഷം എല്ലാ കൃത്യങ്ങളും യഥാവിധി നിർവഹിക്കാൻ പോരുന്ന അറിവുള്ളവനും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ ആദരപൂർവ്വം നൽകിയ അതിഥിപൂജ കൊണ്ട് സന്തുഷ്ടചിത്തനും സഞ്ചാരം നിമിത്തമുള്ള ദേഹക്ലേശങ്ങളിൽ നിന്ന് വിമുക്തനുമായി തീർന്ന ആ നീലകണ്ഠ ശർമ്മ ഗുരും ഭക്ത്യാ പ്രണമ്യ, ശ്രീനാരായണ ഗുരുദേവനെ ഭക്തിയോടുകൂടി പ്രണമിച്ചിട്ട് ഗുരുവിനെ ചെന്ന് കണ്ട് ഭക്തിപൂർവ്വം നമസ്കരിച്ചു ഗുരുവിന്റെ സന്നിധാനത്തിൽ ഗുരുവിന്റെ അലൌകികമായ തേജസ്സിനെ കണ്ടിട്ട് നിശ്ചലചിത്തനായി ഇതികർത്തവ്യതാമൂഢനായി ഇരുന്നു.
ഗുരുകൃപാവാരിധിരാത്മനിഷ്ഠോപ്യാനന്ദയത്തം കുശലാനയോഗൈ അതേതജ്ഞാനവിനാശദക്ഷോ ജ്ഞാതും ച തസ്യാഗമനസ്യ ഹേതും.
കൃപാവാരിധി അത്യധികമായ കാരുണ്യമുള്ളവനും ദുഃഖഹേതുമായ അജ്ഞാനത്തെ ജ്ഞാനോപദേശം കൊണ്ട് നശിപ്പിക്കുന്നവനും. ഗുരുദേവന്റെ അരികിൽ ചെല്ലുന്ന ആരുടെയും ദുഃഖം ഒന്നീ ദർശനം കൊണ്ട് അല്ലെങ്കിൽ ഉപദേശങ്ങളെ കൊണ്ട് ഗുരു പെട്ടെന്ന് പരിഹരിക്കുമായിരുന്നു. അങ്ങനെ സമർത്ഥനുമായ ശ്രീനാരായണ ഗുരുദേവൻ ആത്മധ്യാന പരായണനായിരുന്നിട്ടും കുശല പ്രശ്നങ്ങൾ കൊണ്ട് ആ നീലകണ്ഠ ശർമ്മയെ സന്തോഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ വരവിന്റെ കാരണം അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു.
മന്ദസ്മിതാദൃക്കരുണാകടാക്ഷം ഗുരോർമുഖം വീക്ഷസലബ്ധൈര്യ മനോഹരൈത്തദ്വചനൈച്ച സമ്യക് പോത്സാഹിതോ അവോചതതിജേന്ദ്ര.
ഗുരുദേവൻ ദയാപുരസ്സനും ആ ബ്രാഹ്മണ ശ്രേഷ്ഠനോട് ശ്രീ നീലകണ്ഠ ശർമ്മയോട് കുശലപ്രശ്നം നടത്തുകയും ആഗമനോദ്ദേശം അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തതിനു ശേഷം ആ ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഗുരുവിന്റെ പുഞ്ചിരി കലർന്നതും കാരുണ്യം തുളുമ്പുന്ന നോട്ടങ്ങളോടുകൂടിയതുമായ മുഖം കണ്ടിട്ട് ഗുരു എന്നിൽ ദയാവാനും അനുഗ്രഹതൽപ്പനുമാണെന്നുള്ള ബോധം കൊണ്ട് ധൈര്യത്തോടുകൂടിയവനും ഗുരുവിന്റെ ഹൃദയഹാരിയായ വാക്കുകൾ വേണ്ടവണ്ണം പ്രേരിതനായിട്ട് ഇപ്രകാരം വ്യക്തമായി പറഞ്ഞു.
ഗുരു ഭവാൻ ധർമ്മവൃതാംബരിഷ്ട ശിഷ്ടാഗ്രണീച്ച ശ്രുതുമാർഗാമി ജാതേ പ്രകൃഷ്ടേ വിഷയേ പ്രമാണം ഭവാദൃശാനാം വചനം ഹി ലോകേ.
അല്ലയോ ഗുരുദേവ, ഭവാൻ ധർമ്മവൃതാം വരിഷ്ഠ ശിഷ്ടാഗ്രണി ശ്രുതിമാർഗാവിച്ച ഭവതി. അങ്ങ് സ്വാധ്യായം തപസ് എന്നിവ കൊണ്ട് ധർമ്മത്തെ സാക്ഷാത്കരിച്ചും അനുഷ്ഠിച്ചും അനുഷ്ഠിപ്പിച്ചും പ്രേരിപ്പിക്കുന്ന മഹാന്മാരിൽ അഗ്രേസനായ ഇരിക്കുന്നു. അങ്ങനെയുള്ള ശിഷ്ടാചാരന്മാരിൽ വൈദിക മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നവനുമാകുന്നു അല്ലയോ ഗുരുദേവ അവിടുന്ന് എന്നാര് പറഞ്ഞു? നീലകണ്ഠ ശർമ്മ. ലോകത്ത് ജനങ്ങളിൽ ധർമാധർമ്മങ്ങളെക്കുറിച്ചോ സത്യാസത്യങ്ങളെക്കുറിച്ചോ പ്രബലമായ സംശയമുണ്ടാകുമ്പോൾ സർവജ്ഞകൽപ്പന്മാരും നിസ്വാർത്ഥന്മാരും ലോകാനുഗ്രഹതൽപരന്മാരുമായ അങ്ങേപ്പോലുള്ള മഹാത്മാക്കളുടെ വാക്കാണ് അവിടെ പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത്. ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും നമുക്കറിയാമോ ഇല്ലയോ എന്നുള്ള ശരിയായ ജ്ഞാനം വരണമെങ്കിൽ ശരിയായ ശാസ്ത്രം നമുക്ക് അറിയണം. എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ട ധർമ്മം, ഒരു ഗൃഹസ്ഥ ജീവിതത്തിൽ ചെയ്യേണ്ട ധർമ്മം എന്തൊക്കെയാണെന്ന് അറിയാം. എന്തൊക്കെ ഞാൻ ചെയ്യേണ്ട ധർമ്മമാണ്, എന്തൊക്കെയാണ് ഞാൻ ചെയ്യരുതാത്ത ധർമ്മം, എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കാൻ പാടുള്ളത്, എന്തൊക്കെ ചിന്തിക്കരുത് എന്നൊക്കെയുള്ള ധർമ്മമാർഗത്തെക്കുറിച്ച് അറിയാൻ ശ്രീനാരായണ ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മം എന്നും പറഞ്ഞൊരു കൃതി എഴുതിയിട്ടുണ്ട്. അതൊരുപക്ഷെ നമ്മുടെ ഇവിടെ ആശ്രമത്തിലുണ്ടാവും. അതൊരു തവണ വാങ്ങിച്ചു കൊണ്ടുപോയി മലയാളത്തിൽ അതിന്റെ അർത്ഥമെല്ലാം നല്ലവണ്ണം എഴുതിയിട്ടുണ്ട്. അതൊരു തവണ വായിച്ചു നോക്കിയിട്ട് നമ്മൾ ധർമാനുസാരികളാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈശ്വരഭക്തി ഉണ്ടാകുന്നത് ധർമ്മത്തിൽ നിന്നാണ്. മനസ്സിന് ധർമ്മമാർഗം അവലംബിയല്ലെങ്കിൽ ഈശ്വരഭക്തി ഉണ്ടാകില്ല. ഈശ്വരനാമം ജപിക്കാനും ഈശ്വരപരമായ കാര്യങ്ങൾ ചിന്തിക്കാനും ഒക്കെ നമുക്ക് ഈശ്വരൻ തരുന്ന കടാക്ഷം ധർമ്മമാർഗചാരികളാകുമ്പോൾ മാത്രമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എല്ലാ ശാസ്ത്രങ്ങളുടെയും ശാസ്ത്രങ്ങളെല്ലാം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം ധർമ്മം അതിലൂടെ ചരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ അനുഷ്ഠിക്കേണ്ട ഒരു ധർമ്മത്തെക്കുറിച്ച് ഞാൻ പറയാം. യജ്ഞശാലയിൽ ഉറങ്ങരുത്. ഉച്ചയ്ക്കിരിക്കുമ്പം യജ്ഞശാലയിൽ നിന്ന് ഉറങ്ങാൻ പാടില്ല, അത് പാപമാണ്, അത് ധർമ്മത്തിന് നിരക്കുന്നതല്ല. അപ്പൊ ഇതൊരു ധർമ്മമാർഗമാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഇനി ഉറക്കം വരില്ല. കാര്യം ഇനി അഥവാ ഉറങ്ങിയാലും അത് പാപമാണെന്നറിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറക്കം. പാപമാണെന്നൊരു വാക്ക് നമ്മുടെ മുമ്പിലെങ്ങനെ നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ഉടനടി പിന്നെ ഉറങ്ങിയേയില്ല. ഇനി വീട്ടിൽ ചെന്നു, ഉറങ്ങാനായിട്ട് കടന്നു, അപ്പോഴും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുക, ഉറങ്ങുന്നത് പാപമാണെന്ന് വിചാരിച്ചാൽ കുഴപ്പമാവും. പിന്നെ നമുക്ക് ചെമ്പരത്തിപ്പൂ എന്തെങ്കിലും വെക്കേണ്ടിയും വരും. അപ്പൊ ഇവിടെ എവിടെയാണോ ഉറങ്ങേണ്ടത് അവിടെ ഉറങ്ങി, എവിടെയാണോ ഉറങ്ങാൻ പാടില്ലാത്തത് അവിടെ ഉറങ്ങാണ്ടിരിക്കുകയും വേണം. അപ്പൊ ഉറങ്ങേണ്ടതിനൊരു കൃത്യമായ സമയം നമ്മൾ വെച്ചിരിക്കണം വീട്ടിൽ. എന്തിനാണെന്നറിയോ, കൃത്യമായ സമയം ഉറങ്ങാൻ വെച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ, കൃത്യമായ ഉറക്കം ശരീരത്തിന് കിട്ടും. അമിതമായി ഉറങ്ങുന്നതിന്റെ ലക്ഷണം എന്താ, തടി കൂടുക. തടി കൂടിയ പിത്തരസം കൂടും, പിത്തരസം കൂടിയ ബുദ്ധിക്ക് പ്രവർത്തന ശേഷി കുറയും. അപ്പൊ അമിതമായിട്ട് ഉറങ്ങാണ്ടിരിക്കുക, കൃത്യമായ ഒരു നിഷ്ഠ, കൃത്യമായൊരു ടൈം, അതായത് രാത്രി ഒരു 9:30 ശേഷം പിന്നെ ടി വി ഒന്നും കാണരുത്. നിങ്ങൾ നോക്കിക്കോ, ടി വി കാണാണ്ട് ഒരു മാസവും ടി വി കണ്ടുകൊണ്ട് ഒരു മാസവും ഏത് മാസമാണ് നല്ലതെന്ന് ചിന്തിച്ചു നോക്കുക. ടി വി കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ആളാണെങ്കിൽ ഉറക്കം, ഈ തുടർച്ചയായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടില്ല. ഇടയ്ക്ക് നമ്മൾ ഞെട്ടി ഉണരാൻ സാധ്യത കൂടുതലാണ് ടി വി കണ്ടിട്ട്. എന്താ കാര്യം, ടി വിക്കകത്ത് പലരെയും കൊല്ലുന്നത് കാണാം, അല്ലെങ്കിൽ കഴുത്തിൽ കയറിടുന്നത് കാണാം. ഇത് ചിലപ്പോൾ രാത്രി നമ്മൾ നമ്മുടെ കഴുത്ത് തപ്പി നോക്കും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഈ സംസ്കാരത്തോടു കൂടിയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. അപ്പൊ ധർമാധർമ്മങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനത്തിനകത്ത് ഏറ്റവും പ്രധാനം, ഒരു വ്യക്തി ശരിയായിട്ട് ഉറങ്ങണം, അത് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഇനി എഴുന്നേക്കേണ്ട സമയമുണ്ട്, ആ സമയത്തും കിടന്നുറങ്ങുകയാണെങ്കിലും അത് അധർമ്മമാണ്. ഒരു 3 മണിക്കെങ്കിലും എഴുന്നേൽക്കുക, അതാണ് ഏറ്റവും ഉത്തമമായ സമയം, ബ്രാഹ്മ മുഹൂർത്തം. ഇത് പറയാമെങ്കിൽ പിന്നെ ഒരാളും ഇനി ഈ പ്രദേശത്ത് കാണുകയില്ല. കാര്യം ഇത്രയും കടുത്ത നിഷ്ഠയോടുകൂടിയ ഒരു ജീവിതമൊന്നും നമുക്കാർക്കും പറ്റില്ല. ഒന്നാമത് തന്നെ നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം പഴയതിനേക്കാളും മടി മനുഷ്യർക്ക് കൂടിക്കൊണ്ടേയിരിക്കുക. പഴയ കാലത്തൊക്കെയാണെങ്കിൽ മടി എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. കാര്യം എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് ആരോഗ്യമുള്ള സ്ത്രീകൾ കൂടുതലുമായിരുന്നു, പണികളും കൂടുതലായിരുന്നു. ഇന്ന് പണി കുറഞ്ഞപ്പം ആരോഗ്യം കുറഞ്ഞു. അപ്പൊ ആരോഗ്യം പ്ലസ് പണിയും നേടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. നല്ല ആരോഗ്യമുള്ള ശരീരം നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യുന്ന ശരീരമായിരിക്കും. നോക്കിക്കോ, മനസ്സ് ശാന്തമാകുന്ന ആക്കപ്പെടുന്ന ആളുകളുടെ ദിനചര്യ ഒന്ന് നോക്കിയാൽ മതി. അവരുടെ എല്ലാ പ്രവർത്തനത്തിനകത്തും ഒരു ശാന്തത പ്രതിധ്വനിക്കുന്നെങ്കിൽ മടിയില്ല, ദുഷ്ചിന്തകളില്ല, ദുഷ്പ്രവൃത്തികളില്ല. അപ്പൊ ധർമ്മത്തെ നല്ലവണ്ണം അനുഷ്ഠിക്കാൻ ഗുരു കടാക്ഷം നമുക്ക് വേണം, ഗുരുഭക്തി നമുക്ക് വേണം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിവർന്നിരിക്കുകയാണ്. യജ്ഞവേദി തലകുനിച്ചിരിക്കുന്നത് അധർമ്മമാണ്. ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂനിയിരിക്കരുത്, എവിടെ ചെന്നാലും നിവർന്ന് നട്ടെല്ല് നിവർന്നിരിക്കണം. അതിനെന്ത് ഗുണമാണെന്നറിയോ, ഇപ്പം നട്ടെല്ല് നിവർന്നിരുന്നു കഴിഞ്ഞാൽ ഈ തൂണുമേച്ചാരിയിരിക്കല്, വീട്ടില് മറ്റെവിടെയെങ്കിലും ചാരിയിരിക്കുന്ന ആയുർവേദ ഒരു ദോഷം പറയുന്നുണ്ട്, ഈ തോളിന്റെ മസിലുകൾക്ക് പിന്നെ വേദന വന്നാൽ ഒരിക്കലും അത് മാറില്ല. നമുക്ക് എവിടെ ചെന്നാലും ഒന്ന് ചാരി, ഇപ്പൊ ബസ്സിനകത്ത് കയറിയാലും ഒന്ന് ചാരി നിന്നാൽ സുഖമായി. പക്ഷെ അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടലിന്റെ വലതുഭാഗത്തുള്ള എല്ലുകൾക്ക് അതുകൊണ്ട് ദോഷമുണ്ടാകുകയും ചാരിയിരിക്കുന്ന വ്യക്തികൾക്ക് തോളെല്ലിന് വേദന കൂടുകയും ചെയ്യും. സിദ്ധവൈദ്യത്തിനകത്ത് സർവാംഗം എന്നും പറഞ്ഞൊരു മരുന്നുണ്ട്. ഇങ്ങനെ ചാരിയിരുന്ന സർവാംഗം പോലും ഇതിന് ഫലവത്താകില്ല. സർവാംഗമാണ് നാഡികൾക്ക് ഏറ്റവും ഉത്തേജനം നൽകുന്നതും നാഡികളുടെ പ്രവർത്തനത്തെ സൂക്ഷ്മമായി പ്രേരിപ്പിക്കുന്നതും. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിയുമ്പോൾ ധർമ്മമാർഗത്തിലൂടെ ചരിക്കാനായിട്ട് മനുഷ്യൻ ചെയ്യേണ്ട വിധിവിധാനത്തെക്കുറിച്ച് ഗുരുദേവൻ പണ്ടേ തന്നെ കൽപ്പിച്ചിരുന്നു. ഇവിടെയും നീലകണ്ഠ ശർമ്മ എന്ന് പറയുന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ ഗുരുദേവന്റെ അരികിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ച ഇതാ, ഓരോ കാലഘട്ടത്തിലും ചെയ്യേണ്ടതായ ധർമ്മമാർഗം എന്താണെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല, അത് വ്യക്തമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞ് ഗുരുദേവനോട്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള അവതാര പുരുഷന്മാർ അവതരിക്കുന്നത് നമുക്ക് ഇതൊക്കെ പറഞ്ഞു തരാനും നമ്മുടെ ജീവിത മാർഗത്തെ, ഇപ്പോ ഉള്ള ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് മാറ്റിവിടാനും കൂടിയാണ്. അതിൽ ഏറ്റവും വലിയ ഒരു ഒന്നായിട്ട് നീലകണ്ഠ ശർമ്മ ചോദിക്കുന്നു, അവനവനെക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ എന്നെക്കുറിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഉപനിഷത് വാക്യം പോലെ ഞാൻ ബ്രഹ്മമാകുന്നല്ലേ ആത്മാവാകുന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ധർമ്മമാർഗ അവലംബിയായ ഒരു ചിന്ത നമുക്കില്ലെങ്കിൽ ഇങ്ങനൊരു ചിന്ത നമുക്ക് വരികയില്ല. അപ്പൊ അതിനെന്ത് വേണം? അതിന് നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിയണം. ഈ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരം വളരെ മനോഹരമായൊരു കൊട്ടാരമാണ്. തലകുനിച്ചിരുന്നവരൊക്കെ എന്താ സന്തോഷത്തോടുകൂടി നോക്കുന്നു, കഥയാകുമ്പം രസമാണ് കേൾക്കാൻ. അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരിക്കലൊരു രണ്ട് വട്ടിക്കകത്ത് നിറയെ കോഴിമുട്ടയായിട്ട് ഒരാൾ വന്നു. എത്രാന്ന്? രണ്ട് വട്ടി. ഈ കോഴിമുട്ട കൊണ്ടുവന്ന് അക്ബർ ചക്രവർത്തിക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചു. ചക്രവർത്തി പറഞ്ഞു അതവിടെ എടുത്ത് മാറ്റിവെച്ചു. ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ സഭയിലെ ഒരു മന്ത്രിയാണ്. പക്ഷെ ബീർബൽ എപ്പോഴും അക്ബറിനെ തോപ്പിക്കും വാദത്തിലൊക്കെ. ഇത് കാരണം അല്പനീരസം ബീർബലിനുണ്ടെങ്കിലും, ബീർബലിനോടുണ്ടെങ്കിലും അക്ബർ ചക്രവർത്തിയുടെ ഉള്ളിലെ ബീർബൽ തന്റെ മന്ത്രിസഭയിൽ ഒരു അലങ്കാരം തന്നെയെന്ന് തന്നെയാണ് വിചാരവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കോഴിമുട്ട കൊണ്ടുവന്നു അക്ബർ ചക്രവർത്തി വിചാരിച്ച് ഇതുകൊണ്ടൊരു പരിപാടി ഒപ്പിക്കാം, ബീർബൽ വന്നിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങളെല്ലാവരും അന്നത്തെ കാലത്ത് ആണുങ്ങളെല്ലാം ഒരു പ്രത്യേക ശ്രേഷ്ഠ പദവിയുള്ള ആളുകളായിരുന്നു. ഇന്നത്തെ പോലെ അല്ല. ഇന്നത്തെ ഒരാള് 60 വയസ്സെത്തി മരിച്ചു കഴിഞ്ഞാൽ പത്രത്തിൽ നോക്കിയ ആളെ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. കാര്യം എന്താ, 30-ാമത്തെ വയസ്സിലെ ഫോട്ടോയെ അപ്പോഴും ഇടുകയുള്ളൂ. അപ്പോ അന്നത്തെ ആളുകളെല്ലാം ജുബ്ബ ഇട്ടിരിക്കും. അപ്പൊ ജുബ്ബയ്ക്ക് നല്ല പോക്കറ്റും ഉണ്ടാവും. അപ്പൊ ഈ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓരോ കോഴിമുട്ട എടുത്ത് പോക്കറ്റിൽ ഇട്ടോളൂ. ബീർബൽ വരുന്നതിന് മുമ്പ് എല്ലാവരും ഓരോ കോഴിമുട്ട എടുത്തിട്ട് ഇപ്പൊ തീർന്നു. എന്നിട്ട് ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് രാജകൽപ്പനയല്ലേ. കുറച്ചു കഴിഞ്ഞപ്പോ ബീർബൽ അവിടേക്ക് വന്നു. വന്നപ്പോ ബീർബലിനോട് അക്ബർ ചക്രവർത്തി പറഞ്ഞു, ബീർബലെ, ഇന്ന് നാം ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. എന്താണാവോ? അത് ഇവിടെ ഒരു മഹാസിദ്ധനായ ഒരാൾ വന്നു. വന്നിട്ട് അയാൾ വന്നിട്ട് ആ അപ്പുറത്തെ കുളമുണ്ടല്ലോ ഉണ്ട്, അവിടെ ഒരു മന്ത്രം ജപിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞ് പുണ്യം ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ഈ കുളത്തിൽ ഇറങ്ങി മുങ്ങുമ്പോൾ ഓരോ കോഴിമുട്ട കിട്ടും, പുണ്യം ചെയ്യാത്തവർക്ക് കോഴിമുട്ട കിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെയൊക്കെ പോക്കറ്റിലുണ്ട്. അപ്പൊ ബീർബൽ പറഞ്ഞു, കൊള്ളാവല്ലോ, അങ്ങനെയാണ്, എനിക്കും അതൊന്നും അറിയണം, പുണ്യം വല്ലോ ഉണ്ടോ എന്നില്ലെന്ന്. അങ്ങനെ എല്ലാവരും കൂടെ രാജകൽപ്പനയെ മാനിച്ച് അടുത്തുള്ള കുളത്തിലേക്ക് ഇറങ്ങി കുളിച്ചു. മുങ്ങിയിട്ട് പൊങ്ങി വന്നപ്പം ബീർബലിന് മാത്രം ഒന്നും കിട്ടിയില്ല, ബാക്കി എല്ലാവരുടെയും കയ്യിൽ എന്തുണ്ട്? കോഴിമുട്ടയുണ്ട്. നേരത്തെ കൊടുത്ത കോഴിമുട്ട എല്ലാവരും പോക്കറ്റിൽ നിന്ന് എടുത്തു. എല്ലാവരുടെയും കൈ കോഴിമുട്ട കണ്ടപ്പോ ബീർബലിന് മനസ്സിലായി ഇത് രാജാവ് തന്നെ ശരിക്കും പരിഹസിക്കാൻ ചെയ്ത ഒരു പരിപാടി തന്നെയാണ് എന്ന്. കരയ്ക്ക് കയറി എല്ലാവരും വന്നപ്പോ എല്ലാവരുടെയും കയ്യിൽ ഓരോന്നുണ്ട്. ഉടനെ ബീർബൽ എന്ത് ചെയ്ത്, കരക്കി നിന്നുകൊണ്ട് പൂവൻ കോഴി കൂവുന്ന പോലെ 3 തവണ കരക്കി നിന്നുകൊണ്ട് കൂവി. ആർക്കും ഒന്നും മനസ്സിലായില്ല. വഴിയുടെ പകുതി എത്തപ്പോഴും ബീർബലിൽ നിന്ന് മൂന്ന് തവണ കൂവി. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ എല്ലാവരും ചോദിച്ചു, എല്ലാവർക്കും കോഴിമുട്ട കിട്ടിയോ എന്ന് രാജാവ് ചോദിച്ചു. ഉടനെ പറഞ്ഞ് കിട്ടി കോഴിമുട്ട, എല്ലാവരും കാണിച്ചു. ശരി, അതവിടെ വെച്ചോളൂ, നിങ്ങളെല്ലാം പുണ്യശാലികളാണ്, വളരെ സന്തോഷമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാൾ പറഞ്ഞ്, ബീർബലിന് മാത്രം കിട്ടിയില്ല, പക്ഷെ ബീർബൽ കരക്ക് കയറിയപ്പോഴും വഴിമധ്യത്തും വെച്ച് പൂവൻകോഴി കൂവുന്ന പോലെ കൂവുന്ന കണ്ടെന്ന് പറഞ്ഞു. ഉടനെ രാജാവ് ചോദിച്ചു, എന്താ ബീർബലിന് പുണ്യമില്ലെന്ന് ചോദിച്ചു. ഉടനെ ബീർബൽ പറഞ്ഞു, അവിടുന്ന് ക്ഷമിക്കണം, അടിയന്റെയൊക്കെ ഗ്രാമത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ എല്ലാം പിടക്കോഴിയാണ് മുട്ടയിടുക, പൂവൻകോഴി മുട്ടയിടാറില്ല. മനസ്സിലായ? അവിടുന്ന് അയച്ചിരിക്കുന്ന കുളത്തിലേക്ക് മുങ്ങാൻ പോയവരെല്ലാം പിടക്കോഴികളാണ്, അടിയൻ ഒരു പൂവൻകോഴിയായിരുന്നു. അതുകൊണ്ട് അടിയൻ പൂവൻകോഴി കൂവുന്നത് പോലെ കൂവിയതെന്ന് ആര് പറഞ്ഞു? ബീർബൽ പറഞ്ഞു. രാജാവ് ആ കോഴിമുട്ട പ്രശ്നം അവിടെ വെച്ച് എന്നെ സമാപിപ്പിച്ചു. വേറെ ഇനി വല്ലതും ചോദിച്ചാൽ വേറെ എന്താ മറുപടി ബീർബലിൽ നിന്ന് വരുന്നതെന്ന് അറിഞ്ഞില്ല. ഇവരെയെല്ലാം കുളത്തെ വിട്ട് കുളിപ്പിച്ചത് മാത്രം വെച്ചോന്ന് കണ്ട് ബീർബലിനോടൊന്നും വേണ്ടിയില്ല. അതായത് ദൈവാനുഗ്രഹമാണ് ബുദ്ധി, നവനവ ഉന്മേഷശാലിനി ബുദ്ധി, അത് ദൈവം തരുന്നതാണ്. സന്ദർഭത്തിനൊത്ത് പ്രയോഗിക്കാനുള്ള കഴിവ് അത് ബീർബലിനുണ്ടായിരുന്നു. ആ കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈശ്വര അനുഗ്രഹമുണ്ടെങ്കിൽ ഈ കഴിവ് എത്ര കാലം വേണേലും നമ്മളെ നിൽക്കും. ഓർമ്മശക്തി, ബുദ്ധിയുടെ ഏറ്റവും വലിയ കഴിവ് ഓർമ്മശക്തിയാണ്. വയസ്സാകുന്ന ആളുകളെല്ലാം പറയുന്ന ഒന്നാണ് മറന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ മറക്കേണ്ടതൊക്കെ മറക്കും, ആവശ്യമില്ലാത്തതെല്ലാം എന്ത് ചെയ്യും? ഓർമ്മയിൽ വയ്ക്കും. എന്തുകൊണ്ടാണ്? മനസ്സവിടെ സംസ്കരിക്കപ്പെട്ടിട്ടില്ല. ധർമ്മമാർഗം എന്താണെന്നറിയുന്ന മനസ്സിൽ മാത്രമേ ബുദ്ധി നല്ലവണ്ണം പ്രകാശിക്കുകയുള്ളൂ. ഈശ്വരഭക്തന്മാരിലെല്ലാം നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. അതിലേറ്റവും വലിയ ഉദാഹരിക്കുന്ന ഒന്നാണ് നാരായണീയത്തിന്റെ കർത്താവായിരിക്കുന്ന ഭട്ടതിരിപ്പാട്. അല്ലേ, ഭട്ടതിരിപ്പാടിന്റെ കൃതി ഒരാവർത്തി മലയാള സംസ്കൃത കൃതി നാരായണീയം വായിച്ചു നോക്കുന്നവർക്ക് സംസ്കൃത പാണ്ഡിത്യം എത്രത്തോളം അദ്ദേഹത്തിലുണ്ട്, ഭാഗവതത്തെക്കുറിച്ചുള്ള പാണ്ഡിത്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത്രയധികം പാണ്ഡിത്യശക്തി ഭഗവാന്റെ പ്രേരണ കൊണ്ട് നമുക്ക് ലഭിക്കും. പക്ഷെ എന്തു വേണം? ഭഗവത് ഭക്തന്മാരായിരിക്കണം. ഒരു മനുഷ്യനായിട്ട് ജനിച്ചാൽ അറിയേണ്ട കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം അറിഞ്ഞില്ലെങ്കിൽ അതൊരു കഴിവുകേട് തന്നെയാണ്. നമ്മൾ എല്ലാവരും ഹിന്ദുക്കളാണ്, ഈശ്വരനെ പൂജിക്കുന്നവരാണ്. ഗുരുദേവൻ മതേതരത്വം പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു ഹൈന്ദവീയതയുണ്ട്, ഹിന്ദുത്വമുണ്ട്. ഇല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു മകളെ കല്യാണം കഴിച്ചയക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? സമാന ജാതിക്കാരെ അല്ലാണ്ട് ക്രിസ്ത്യാനികളെ നോക്കില്ല. അപ്പൊ അത് അവിടെയൊക്കെ നമ്മൾ ചെറുതായിട്ട് മുറുകെ പിടിക്കും. പക്ഷെ ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം ഇതൊന്നും നമ്മൾ വെച്ചുപിടിപ്പിക്കില്ല. ഗുരുദേവനോട് മഹാത്മാഗാന്ധി ചോദിച്ചു, അങ്ങ് ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന ചോദ്യം. ഗുരുദേവൻ ഉടൻ തന്നെ മറുപടി പറഞ്ഞു, അതിന്റെ തത്വത്തെ പരിപൂർണമായിട്ടും അറിയണമെങ്കിൽ മഹാത്മാഗാന്ധി ഇനി ഒന്നും കൂടെ ജനിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇല്ല, ഈ ജന്മത്തോടുകൂടി മുക്തി കിട്ടും. ഗുരുദേവന്റെ വാക്ക് അന്വർത്ഥമാക്കുന്നതായിരുന്നു പിന്നീട് മഹാത്മാഗാന്ധിയുടെ ജീവിതവും. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കിക്കഴിഞ്ഞാൽ മഹത്വപൂർണമായ ജീവിതം എവിടെ തുടങ്ങുന്നു, എവിടെ അസ്തമിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. മഹത്വം എന്ന് പറഞ്ഞ ഒരു അനാദിയായ സമുദ്രം പോലെയാണ്. അതിൽ നിന്ന് ആ മഹത്വത്തെ എത്ര കോരിയെടുത്താലും അതൊരിക്കലും വറ്റുകയില്ല. ഗുരുദേവനാകുന്ന തപസ്, ആ ശക്തിയിൽ ഉറഞ്ഞു നിൽക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷം, അത് മഹാസമുദ്രമാണ്. അതിൽ നിന്ന് നിങ്ങൾ എത്ര ഭക്തിപൂർവ്വം കോരിയെടുത്താലും വറ്റാത്ത ഇഷ്ടം പോലെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാസമുദ്രം. ആ സമുദ്രത്തിന്റെ മറുകര താണ്ടേണ്ടത് ആവശ്യമില്ല. ഗുരുദേവന്റെ അരികിലേക്ക് നമ്മൾ ചെന്നാൽ മതി, രണ്ടു കൈയും കൊണ്ട് ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചാൽ മതി, വീണ്ടും അനുഗ്രഹവർഷമെല്ലാം ഗുരു നമുക്ക് നൽകും. പക്ഷെ എന്താ, നമ്മളിൽ ആ അനുഗ്രഹവർഷം ഗുരു ചൊരിയാനായിട്ട് നമ്മൾ ആരും ശ്രമിക്കുന്നില്ല. എവിടെയായാലും സ്ത്രീകളും നന്നായിരിക്കണം. ഒരു സ്ത്രീ ഒരു വീടിന്റെ ഐശ്വര്യമാണെന്ന് നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നു. എത്ര നാരീസ്തു പൂജ്യന്തേ തത്ര രമന്തേ ദേവദാഹ. എവിടെയാണോ നാരികൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവന്മാർ നൃത്തം ചെയ്യുന്നു. പക്ഷെ ഇന്നത്തെ നാരി സമുദായത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, പഴയ തലമുറയിലെ ആളുകൾക്ക് നിഷ്ഠയും കർത്തവ്യബോധവും മടിയില്ലായ്മയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ മുഖമുദ്ര എന്താണ്? സ്ത്രീകളിൽ വേണ്ടുന്ന ഗുണഗണങ്ങൾ ഇന്ന് നമ്മൾ വളർത്തിയെടുക്കുന്നു. ഒരു കുട്ടി അത് പ്രായപൂർത്തിയാകുന്നത് വരെ ഒരമ്മ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഒരു മാതാവിൽ നിന്ന് പഠിക്കേണ്ടതാണ് ഒരു കുട്ടി, എല്ലാം ഒരമ്മ പറഞ്ഞു കൊടുക്കുന്നില്ല. പറഞ്ഞുകൊടുക്കാത്തതിന്റെ പശ്ചാത്തല ഫലമാണ് മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടർ യുഗത്തിന്റെയും മുമ്പിൽ പ്രതിവർഷം ആയിരക്കണക്കിന് പെൺകുട്ടികളാണ് കേരളത്തിൽ നിന്ന് തന്നെ നഷ്ടമാകുന്നത്. അപ്രത്യക്ഷരാകുകയാണ്. എവിടേക്ക് പോകുന്നെന്ന് പോലും ഇനിയും കണ്ടെത്താനാവാത്ത വിധത്തിൽ കണക്കുകൾ നമ്മുടെ മുമ്പിൽ പത്രമാധ്യമങ്ങളിലൂടെ വരുമ്പോൾ പല വിറങ്ങലിക്കുന്ന മാതൃത്വങ്ങളും ഇവിടെ നിലനിൽപ്പുണ്ടെന്ന് നമ്മൾ ആലോചിക്കുക. ഇനി ഒരു മകളെ സ്വന്തമായിട്ട് വീട്ടിലിരുത്തിയിട്ട് പോകാൻ പോലും ധൈര്യമുള്ള അമ്മമാര് പോലും ഇന്ന് ഈ ലോകത്തില്ല. എന്തിനു പറയുന്നു, 10, 20, 25 വയസ്സുള്ള പ്രായമുള്ള കുട്ടികളല്ല, 4 വയസ്സുകാരി കുട്ടിയെപ്പോലും നമുക്ക് സൂക്ഷിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു കേരള സംസ്കാരം. ഇത്രയധികം അധപതിക്കാനുണ്ടായ കാരണം നീലകണ്ഠ ശർമ്മയുടെ ഈ ചോദ്യത്തിലുണ്ട്. എന്താ, എന്താണ് ധർമ്മം എന്താണ് അധർമ്മമെന്ന് നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത് സ്ത്രീകൾ നന്നാകണം. ഗുരുദേവനും അത് എടുത്തു പറയുമായിരുന്നു ഭാര്യാധർമ്മം എന്നുള്ള കൃതിയിൽ. എല്ലാവരും നല്ലവണ്ണം പ്രാർത്ഥിക്കുന്ന അമ്മമാരാകണം. വരുന്ന ലോകത്ത് നമ്മളാരും അപ്രതീക്ഷിതമായിട്ട് ഇടിമിന്നലേൽക്കുന്നവരാണ് നമ്മളെല്ലാം. ആ ഇടിമിന്നല് ഈ ലോകത്തിലെ കാട്ടാള രൂപത്തിൽ നിന്ന് കിട്ടുന്ന പ്രഹരങ്ങളാണ്. രാവണനും കംസനും ഒക്കെ അവരുടെ മുമ്പിൽ ഒന്നുമില്ല. കാര്യം അവര് പോലും മാന്യത വെച്ച് പുലർത്തിയിരുന്നു ഇല്ലേ. സീതയെ ഒരു നോക്ക് പോലും നോക്കാതെ തന്റെ അരികിൽ കൊണ്ട് ഇരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ആരുടെ ദൗത്യം, രാവണന്റെ. ആ രാവണനേക്കാളും എത്രയോ ബീഭത്സമായി മാറിക്കഴിഞ്ഞു നമ്മുടെ ലോകം എന്നാലോചിച്ചു നോക്കി. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ധർമ്മമാർഗത്തിലൂടെ നമ്മൾ ചരിക്കുവാൻ നീലകണ്ഠ ശർമ്മയുടെ ചോദ്യത്തിനകത്ത് ഇരിപ്പുണ്ട്. പക്ഷെ അതിനാദ്യം നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഒരു വീട്ടമ്മ ഏറ്റവും കൂടുതൽ അനുഷ്ഠിക്കേണ്ടത് ഒരമ്മയിൽ നിന്നാണ് ഓരോ കുട്ടിയും നന്നാകുക. അമ്മയിലെ എല്ലാ ഗുണഗണങ്ങളും കുട്ടികളിലുണ്ടാവും. അമ്മ കുറ്റം പറയുന്ന ആളാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, കുട്ടിയും അത് തന്നെ, തത്തമ്മയെ പൂച്ച പൂച്ച അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി അമ്മ നല്ല ഭക്തിയും വിശ്വാസവും ഉള്ളതാണെങ്കിൽ കുട്ടിയും നല്ല വിശ്വാസവും ഭക്തിയും ഉണ്ടാവും. അമ്മമാര് ക്ഷേത്രത്തിൽ പോകണം, തൊഴണം, പ്രാർത്ഥിക്കണം എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ പാപത്തെക്കുറിച്ചുള്ളൊരു ചിന്തയുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന എല്ലാ പാപകർമ്മങ്ങൾക്കും മോചനമായിട്ട് ഈശ്വരഭജനം നല്ലതാണെന്ന് അവർ ചിന്തിക്കും. അപ്പൊ ഈശ്വരഭജനം പാപമോചനത്തെ ഇല്ലാതാക്കുന്നതാണ്. അക്ബർ ചക്രവർത്തിയുടെ സദസ്സിൽ സ്ത്രീകൾ എല്ലാവരും നന്നാകേണ്ടതിനെക്കുറിച്ചൊരു വലിയ ചർച്ച നടക്കുന്നു. രാജാവ് ഒരു രാജ്യത്തെ പരിപാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെ നന്നാക്കുക എന്നുള്ള ദൌത്യമാണ് ഏറ്റവും വലുത്. ഒരു കുടുംബം എങ്ങനെയായിരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ബീർബൽ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതിനാദ്യം ബീർബൽ പറഞ്ഞ ഏറ്റവും നല്ലൊരു മറുപടി, സ്ത്രീകൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് പറഞ്ഞു. ഉടനെ അക്ബർ പറഞ്ഞു, അത് നന്നായിരിക്കുന്നു, സ്ത്രീകളെല്ലാം പ്രാർത്ഥിക്കണം. ഇനി മുതൽ നമ്മുടെ നാട്ടിൽ എല്ലാ മതസ്ഥരും അവരവരുടെ മതത്തിൽപ്പെട്ട കാര്യങ്ങളിൽ പ്രാർത്ഥനയോടുകൂടിയവരായിരിക്കണം. രാജ്യഭരണത്തിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്ത് ന്യൂനതയാണെന്ന് പറഞ്ഞാലും രാജാവ് കൽപ്പിച്ചാൽ അതിനെല്ലാം പരിഹാരം ഉണ്ടായിരുന്നു. ജനാധിപത്യം വന്നപ്പോൾ അതൊക്കെ നശിച്ചും പോയി. എന്തായാലും ബീർബലിന്റെ സദസ്സിൽ ഒരു ചോദ്യം വന്നു, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം പുരുഷന്മാർക്ക് അടിമകളാകുന്നു എന്ന് ബീർബൽ പറഞ്ഞു. അക്ബർ ചക്രവർത്തി ഉദ്ദേശിച്ചാടാ, ഇത് തനിക്കിട്ടൊരു വെപ്പ് വെച്ചതാണല്ലോ. കാര്യം താൻ രാജ്ഞി പറയുന്നത് കേൾക്കുന്നു എന്ന് ഉദ്ദേശിച്ചല്ലേ ഇവനത് പറയാൻ തുടങ്ങുന്നതെന്ന് വിചാരിച്ചു. വീണ്ടും ബീർബല് പറഞ്ഞു, തന്റെ ഇടം പോകുന്നു പുരുഷന്മാരുടെ സ്ത്രീകളെ കല്യാണം കഴിച്ചാലെന്ന് പറഞ്ഞു. അതും തനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ ചോദ്യങ്ങൾ ആവർത്തിക്കുമ്പോഴെല്ലാം രാജ്ഞി പറയുന്നതും രാജ്ഞിയുടെ മുമ്പിൽ തൊഴുത് നിൽക്കുന്ന രാജാവിനെയാണ് ബീർബൽ ചിത്രീകരിക്കുന്നതെന്ന് കണ്ടപ്പോൾ രോഷാകുലനായ അക്ബർ പറഞ്ഞു, നീ പറയുന്ന വാദങ്ങൾ ശരിയാണെങ്കിൽ നാടിന്റെ നാനാഭാഗത്ത് നിന്ന് 100 പേരെ ഈ സദസ്സിലേക്ക് ക്ഷണിക്കുക. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്മാരെല്ലാം സ്ത്രീകൾക്ക് അടിമകളാകുന്നെങ്കിൽ, അവരുടെ തന്റെ ഇടം പോകുന്നെങ്കിൽ എങ്ങനെയാണ് ഈ നാട്ടിൽ? എനിക്ക് പറയാമല്ലോ ബാക്കിയല്ലേ. ഇവിടെ എല്ലാം ഡീസന്റാണ്, യാതൊരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഇത് കൊടുങ്ങല്ലൂരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം, പുരുഷന്മാരെല്ലാം സ്ത്രീകൾക്ക് അടിമകളാണ്. എന്തായാലും അത് നമുക്ക് തിരുത്താവൂ എന്ന് നോക്കാം. ഉടനെ
നാടിന്റെ നാനാഭാഗത്തുനിന്ന് 100 പേരെ ക്ഷണിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെല്ലാവരും കല്യാണം കഴിച്ചവരാണോ? അതെ. നിങ്ങളൊക്കെ തന്റെ ഇടം പോയോ? സ്ത്രീകൾ പറയുന്നതിന് അടിമകളാണോ എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാ പുരുഷന്മാരോടും പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെല്ലാം വലത്തോട്ട് മാറി നിൽക്കുക. 100 പേരെയാണ് ക്ഷണിച്ചത്, 99 പേരും വലത്തോട്ട് മാറി നിന്നു. അപ്പോ അക്ബർ ചക്രവർത്തിയുടെ ഉള്ളൊന്ന് ഇതായി. ഉടനെ അക്ബർ വിചാരിച്ച, ആ എന്തെങ്കിലും ആട്ടെ, ഒരുത്തരെങ്കിലും എനിക്ക് സപ്പോർട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓടി അവന്റെ അരികിലേക്ക് ചെന്നു. അവനെ കിട്ടിയ, ഏതോ കാണാതെ പോയൊരു മകനെ കിട്ടിയ സന്തോഷമാണ് അക്ബറിനപ്പുറം ഉണ്ടായത്. കെട്ടിപ്പിടിച്ചോണ്ട് ചോദിച്ചു, മോനെന്താ സ്ത്രീകൾ പറയുന്ന കേൾക്കാത്തതോ അവരുടെ അടിമകളാകാത്തതെന്ന് ചോദിച്ചു. ഉടനെ ആ ഒറ്റയ്ക്ക് ഇന്ന ആള് അക്ബറിനോട് ചോദിച്ചു, ആരാ പറഞ്ഞ് ഞാൻ സ്ത്രീകൾ പറയുന്ന കേൾക്കുന്നില്ല എന്ന്? എന്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആൾക്കൂട്ടത്തിൽ നിൽക്കരുതെന്ന്. അതുകൊണ്ടാണ് 99 പേര് അങ്ങോട്ട് മാറിയപ്പോഴും ഞാൻ ഇവിടെ നിന്നെന്ന് അവളെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞത്. ഇപ്പൊ എത്ര പേരുണ്ട് സ്ത്രീകൾ പറഞ്ഞാൽ കേൾക്കാത്തവരെന്ന് ആലോചിച്ച് നോക്കുക. തലയും കുണിച്ച് സഭയെ സദസ്സിലേക്ക് പോയ അക്ബർ ചക്രവർത്തിയെ കുറെ നേരത്തേക്ക് പിന്നാലും കണ്ടില്ല. എന്താ കാര്യം? ഏതൊരു സ്ത്രീ തീരുമാനിച്ചാലും ഒരു പുരുഷനെ നന്നാക്കാം. ഏതൊരു പുരുഷൻ തീരുമാനിച്ചാലും ഒരു സ്ത്രീയെ നന്നാക്കാം. നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒന്ന്, ഇന്നത്തെ കാലത്ത് വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടുന്ന പുരുഷന്മാരെയും സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. വാർദ്ധക്യത്തിൽ എല്ലാവരും എല്ലാവരെയും കൈവിടുന്നു. അതെന്താ അതിന്റെ കാരണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. പരസ്പരം സ്നേഹം നിലനിർത്താൻ നമുക്കാർക്കും സാധിക്കുന്നില്ല എന്നതല്ലേ അതിന്റെ പ്രധാന കാരണം? ഒരു ജന്മം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ പ്രതിജ്ഞയെടുത്ത ആളുകൾ തമ്മിൽ പരസ്പരം കലഹിക്കുവാണെങ്കിൽ പിന്നെന്തിനാണ് ഒരുമിച്ച് ജീവിക്കാന്നുള്ള പ്രതിജ്ഞ നമുക്ക്? ഗണപതി ഹോമത്തിന്റെയും നിലവിളക്കിന്റെയും മുമ്പിൽ നിന്നുകൊണ്ട് താലി ചാർത്തിയിട്ട് പരസ്പരം കലഹിക്കുന്ന പക്കിലേക്ക് കുടുംബജീവിതം കൊണ്ടുപോവുകയാണെങ്കിൽ അത് ശ്രീനാരായണ ഗുരുദേവന്റെ സങ്കല്പമാണോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഗുരുദേവൻ സ്നേഹമാകുന്ന പാശം കൊണ്ട് നമ്മളെയൊക്കെ ബന്ധിച്ചിരുന്നുവെന്ന് കുമാരനാശാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും പരസ്പരം അറിഞ്ഞേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒന്ന് പരസ്പരം സ്നേഹിക്കാൻ അറിയുക എന്നുള്ളതാണ്. സ്നേഹമാണ് എല്ലാ ജീവിതത്തിന്റെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതും നിലനിർത്തുന്നതും. സിമെന്റ് ചേർത്ത് കരിങ്കല്ല് കുഴച്ച് നമ്മൾ ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെയാണ്. നല്ല ഉരുക്കിറ്റ സിമെന്റ് ആണെങ്കിൽ ഒരു കാലത്തും കുഴപ്പമില്ലാണ്ട് അവിടെ ഇരിക്കും, അല്ല എങ്കിൽ ചിലപ്പോൾ ഇളകി എന്ന് വരാം. ഈ സ്നേഹം അതിനെ ഉറപ്പിക്കുന്ന ഒന്നാണ്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുക. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷയോടുകൂടിയുള്ള ജീവിതത്തിലാണ് പലപ്പോഴും എന്ത് വരുന്നത്? ദുഃഖം ഉണ്ടാകുക. ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെനിക്ക് ദുഃഖത്തിലേ നാളെ കലാശിക്കുള്ളൂ. ഒന്നും പ്രതീക്ഷിക്കാതെ സത്താഹം നടത്തുക പോവുക, അതെന്റെ ദൗത്യമാണ്, അതെന്റെ ഗുരുവിന്റെ ദൗത്യമാണ്. ഗുരു നിർവഹിച്ചിരിക്കുന്ന കർത്തവ്യകർമ്മത്തിൽ ഗുരു പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം, ഒന്നും ആഗ്രഹിക്കാണ്ട് ഈ ലോകത്ത് കർമ്മം ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ആരിൽ നിന്നും ദുഃഖം കിട്ടാണ്ടിരിക്കണമെങ്കിൽ ഒരു കാര്യം മാത്രം നമ്മൾ എപ്പോഴും ആലോചിച്ചു വെച്ചാൽ മതി. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഇറങ്ങി തിരിച്ചാൽ മതി. നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ച് ചിന്തിച്ചാൽ മതി. ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം കൂടെ ഇണക്കിച്ചേർത്ത മാർഗത്തെയാണ് ധർമ്മമാർഗം എന്ന് പറയുക. അപ്പം ഇനി നാളെ മുതൽ എല്ലാവരും വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കണം 5 മണിക്കെങ്കിലും. ഈ 4 ദിവസമായിട്ടിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ ഒരു തവണയെങ്കിലും കേൾക്കാമെന്ന് നിങ്ങൾക്കൊന്ന് തോന്നിച്ചുകൂടെ? കൂടാ, എഴുന്നേക്കാം അല്ലേ? എല്ലാവരും എഴുന്നേക്കാമല്ലോ. ഇനി നമ്മൾ ഗുരുവിശ്വാസികൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് 4 മണിക്ക് എഴുന്നേറ്റ് കുളിക്കുന്നവരായിരിക്കും. എന്നാ പോട്ടെ, ഒരു 5 മണിയാക്കാം, 1 മണിക്കൂറും കൂടെ കുറയ്ക്കാം. 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് നമ്മുടെ വീട്ടിൽ ഒരു ദിനചര്യാക്രമം ഉണ്ടാക്കണം. നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് ഗുരുപുഷ്പാഞ്ജലി മന്ത്രം നമ്മൾ ചൊല്ലിയിരിക്കണം. അത് കഴിഞ്ഞ് എന്റെ കർമ്മം ആരംഭിക്കുമെന്ന് ഞാനും നിങ്ങളും എല്ലാം വിശ്വസിക്കുക. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാനത് ചെയ്ത് കാണിച്ചിട്ട് തന്നെയാണ് പറയുക. ഞാൻ എന്റെ ജീവിതത്തിൽ എന്നും ഏത് കർമ്മം ചെയ്യുമ്പോഴും ആദ്യത്തെ കർമ്മം ഗുരുപുഷ്പാഞ്ജലിയോടുകൂടി തന്നെയാണ് ആരംഭിക്കുന്നത്. ഗുരുദേവന്റെ ഒരു അനുഗ്രഹ വർഷം കൊണ്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ മുമ്പിലിരുന്ന് ഒരു തടസ്സവും കൂടാണ്ട് വാക്കുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു പൊരുത്തക്കേട് ഇല്ലാണ്ട് പറയാതെ എല്ലാം ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കുന്നത് ഗുരുദേവന്റെ അനുഗ്രഹ വർഷമാണ്. പാണ്ഡിത്യത്തിന്റെ കഴിവല്ലത്. പാണ്ഡിത്യം വിസ്മൃതിയിലാക്കാൻ ഗുരുദേവൻ ഒരു ക്ഷണം മതി. പക്ഷേ ഗുരുദേവന്റെ അനുഗ്രഹ വർഷം നമ്മളിലുണ്ടെങ്കിൽ എത്ര പാണ്ഡിത്യത്തെക്കാളുമുള്ള ശബ്ദജാലം കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കർമ്മത്തെയും പരിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ആദ്യം നമുക്ക് വേണ്ടത് അതാണ്, ഗുരുഭക്തി ഇല്ലാതാർക്കും കുശലമാമോ, ഗുരുഭക്തി നിങ്ങളിൽ ഉണ്ടാകണം, അപ്പോഴാണ് ദൈവ അനുഗ്രഹം ഉണ്ടാകുക. ഗുരുഭക്തിയിലൂടെ എത്രയും നല്ലൊരു അന്തരീക്ഷമാണ് ചെമ്പഴന്തിയിൽ. ഇവിടെ വന്ന് എത്ര നേരം വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കിരിക്കാം. എന്തെല്ലാം പ്രാർത്ഥനകൾ ചൊല്ലിയിരുന്നാൽ ഒരു പ്രശ്നമില്ല, എന്താ കാര്യം, ഇത് ആശ്രമമാണ്. പക്ഷെ എന്താ, അങ്ങനെ സാഹചര്യങ്ങളുള്ളിടത്ത് നമുക്ക് പോകാൻ തോന്നിക്കില്ല. അതെന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ കർമ്മച്യുതിയാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. എല്ലാവരും കൂടെ വല്ലപ്പോഴുമൊക്കെ കൂടി ഇവിടെ കൂടിയിരുന്നുകൊണ്ട് ഈ ആശ്രമത്തിന്റെ പുരോഗതിക്കും എല്ലാം ഒരുമിച്ചൊരു പ്രാർത്ഥന. ഗുരുദേവനോട് നമ്മൾ എത്ര കണ്ട് പ്രാർത്ഥിക്കുന്നു അത്ര കണ്ട് ഇവിടെ ഉയർച്ച ഉന്നതി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രാർത്ഥനയിലൂടെ തന്നെയാണ് ശക്തി ആർജിക്കാൻ കഴിയുക, നേരത്തെ ഇവിടെ പറഞ്ഞതുമാണ്. അതുകൊണ്ട് ധർമ്മം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ശർമ്മയുടെ ചോദ്യവും ഇത് തന്നെയാണ്, എന്താ ഞങ്ങൾ അന്വേഷിക്കേണ്ട ധർമ്മം എന്നുള്ളത്.
മീമാംസകാസ്തേ സ്മൃതി കാരവന്ദം ജാതിർവിഭേദം പ്രതി നിർവിതർക്ക വേദാൻ പ്രമാണം ബഹുമന്യമാനേഷു ഏകോവിദദ്ഭിന്നമതീർന്ന ദൃഷ്ടം.
അല്ലേ ഗുരുദേവ, വേദമീമാംസകർ എന്ന് പ്രസിദ്ധമാരായിരിക്കുന്ന പൂർവമീമാംസകരും കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തവ പറഞ്ഞ ഉത്തരമീമാംസകരും ജൈമിനിയും അദ്ദേഹത്തിന്റെ അനുയായികളും വേദവ്യാസനും അദ്ദേഹത്തിന്റെ അനുയായികളും മനുവാദിസ്മൃതികളുടെ കർത്താക്കന്മാരെ പോലെ തന്നെ ജാതിയുടെ വിശിഷ്ടമായ ഭേദത്തെക്കുറിച്ച് മനുഷ്യർ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ എന്നിങ്ങനെ അനേക ജാതിയിൽപ്പെട്ടവരാണ് ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം വൈശ്യത്വം ശൂദ്രത്വം എന്നിങ്ങനെ മനുഷ്യത്വത്തിന് വിഭിന്നമായ അപരജാതികളാണ് എന്നതിനെക്കുറിച്ച് നിർവിതർക്ക സംശയമില്ലാത്തവരാകുന്നു. വേദങ്ങൾ പ്രമാണമാകുന്നു എന്ന സിദ്ധാന്തം സ്വീകരിച്ചിട്ടുള്ളവരിൽ ഒരുവിൽ പോലും അതിന് വിരുദ്ധ അഭിപ്രായമില്ല, എന്നാൽ കാണപ്പെട്ടിട്ടില്ല. വേദാനനാദൃത്യജ ബുദ്ധിമാത്ര പ്രമാണഗാഗൗതവ ബുദ്ധമുഖ്യ ജാതിർവിഭേദം വിഗണൈകലോകേ പ്രജാപ്രാചാരയൻ സ്വാൻ വിവിധാൻ ഹി ധർമാൻ. സ്വാധ്യായം തപസ്സുകൊണ്ടും താങ്കൾ ആർജിച്ച ബോധത്തെ മുഖ്യ പ്രമാണമായി കരുതിപ്പോകുന്ന ഗൗതമമുത്തൻ വർദ്ധമാന മഹാവീരൻ തുടങ്ങിയിരിക്കുന്ന വേദങ്ങളെ പ്രമാണമായി സ്വീകരിക്കാതെ വേദങ്ങളെ അനാദരിക്കുകയും മനുഷ്യർ ഒന്നാകുന്നുവെന്നും മനുഷ്യത്വമെന്ന ഒരു ജാതിയിൽപ്പെട്ടവരാണ് എല്ലാവരുമെന്നുമുള്ള സത്യത്തിന്റെ വെളിച്ചത്തിൽ മനുഷ്യർ ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം വൈശ്യത്വം ശൂദ്രത്വം തുടങ്ങിയിരിക്കുന്ന വിഭിന്നമായ ജാതികൾ ജാതിയിൽപ്പെട്ടവരാന്നുള്ള അഭിപ്രായത്തെ അവഗണിക്കുകയും ചെയ്തവരാണ് വേദവ്യാസൻ തുടങ്ങിയിരിക്കുന്ന പിന്നെ ഇവിടെ ഗൗതമത്തൻ തുടങ്ങിയിരിക്കുന്നവര്. ലോകത്ത് തങ്ങളുടെ നാനാപ്രകാരത്തിലുള്ള ധർമ്മങ്ങളെ പ്രചരിപ്പിച്ചു എന്നത് പ്രസിദ്ധമാണ്. ഇങ്ങനെയുള്ള ആളുകൾ
ഏകേന ഭാഗേനതു വേദപൂജ ഭാഗേന്ദ്രേണാത്ര ഹി വേദനിന്ദ വൈരുദ്ധ്യമേത ഭവത ചരിത്രേ കാക്ഷമ്യതാമ പ്രതിഭാദിനാഥ.
അങ്ങയുടെ ഈ ധാർമ്മിക പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങളിലും അങ്ങയാൽ വേദപൂജ ചെയ്യപ്പെടുന്ന വേദങ്ങൾ പ്രമാണമാണ് എന്ന സിദ്ധാന്തം ആദരിക്കപ്പെടുന്നതായി എനിക്ക് തോന്നുന്നു. ആർക്കാണത്? നീലകണ്ഠ ശർമ്മയായ എനിക്ക്. അങ്ങയുടെ ഈ ധാർമ്മിക പ്രവർത്തനങ്ങളിലും സ്ഥാപനങ്ങളിലും ഒരു ഭാഗം കൊണ്ട് വേദത്തെ അനാദരിക്കുക എന്ന പ്രവൃത്തിയും നിർവഹിക്കപ്പെടുന്നു. വേദത്തെയൊക്കെ അംഗീകരിക്കുന്ന ഗുരുദേവനാണെങ്കിൽ കൂടിയും വേദത്തെ നിരാകരിക്കുന്ന പ്രവൃത്തിയും ചെയ്യുന്നു. എന്തുകൊണ്ട്? ബ്രാഹ്മണനെന്നോ നായരെന്നോ ഈഴവനെന്നോ ഉള്ള ജാതി വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ വേദത്തെ അനാദരിക്കുകയും ചെയ്യുന്നു. ഇത് പ്രസിദ്ധവുമാണ്. അവിടുത്തെ ചരിത്രത്തിൽ ഒരു ഭാഗം കൊണ്ട് വേദങ്ങളെ ആദരിക്കുകയും മറ്റൊരു ഭാഗം കൊണ്ട് വേദങ്ങളെ അനാദരിക്കുകയും ചെയ്യുന്നുള്ളത് വൈരുദ്ധ്യമാണ്. ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണെന്ന് ആര് പറഞ്ഞു? നീലകണ്ഠ ശർമ്മ. എനിക്ക് തോന്നുന്നു മഹാത്മാവായ അങ്ങയുടെ പ്രവർത്തനങ്ങളെ ഇങ്ങനെ വിമർശിക്കേണ്ടി വന്നതിൽ ഞാൻ ദുഃഖിക്കുന്നു. എന്റെ ഈ വിമർശനം അങ്ങ് സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനോട് അപേക്ഷിക്കുകയും ചെയ്തു. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിട്ട് അങ്ങ് പ്രവർത്തിക്കുന്നതുകൊണ്ട് ഒരു പക്ഷത്ത് ഉപനിഷത്തുകളെയും ഗീതയെയും മറ്റു എല്ലാത്തിനെയും പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്യുന്നു, മറുപക്ഷത്ത് അതിലുണ്ടായിരിക്കുന്ന ജാതീയതയെ മാത്രം അങ്ങ് എതിർക്കുകയും ചെയ്യുന്നത് പരസ്പര വിരുദ്ധമായതുകൊണ്ട് ഞാൻ അതിനെ വിമർശിക്കുന്നു. സദയം അങ്ങ് അവിടുന്ന് ക്ഷമിച്ചാലും. ശ്രുത്വാ ഗുരു വിപ്രവരസ്യ വാക്യം മന്ദം ജഘാസദമുഖം തദീയം സമുജ്ജ്വലം ദിവ്യരുചിം ദധാനം ദീനാനുകമ്പാ മുഖരം വിഭൂവാം. ശ്രീനാരായണ ഗുരുദേവൻ ആ ബ്രാഹ്മണശ്രേഷ്ഠനായ നീലകണ്ഠ ശർമ്മയുടെ വിമർശനരൂപമായ വാക്യത്തെ കേട്ടിട്ട് പതുക്കെ ഒന്ന് ചിരിച്ചു. ഗുരുദേവനുള്ള ഒരു പ്രത്യേകത എന്താ? ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ഗുരുദേവന്റെ പ്രത്യേകത. അധികം അട്ടഹസിച്ച് ചിരിക്കുന്ന പ്രകൃതം ഒന്നുമല്ല എന്ന് വിചാരിച്ചിനി നമ്മളത് അനുകരിക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട. നമ്മൾ നന്നായി ചിരിക്കുക. അലൗകികമായ കാന്തി ഉൾക്കൊള്ളുന്നതും ഉദയസൂര്യനെപ്പോലെ ജ്വലിക്കുന്നതുമായ ഗുരുവിന്റെ മുഖം ദീനാനുകമ്പ പ്രതിബിംബിക്കുന്ന ഒന്നായി തീർന്നു. എപ്പോഴും ഗുരുദേവന്റെ മുഖത്തൊരു പ്രത്യേകതയുണ്ട്, എപ്പോഴും ദീനാനുകമ്പയുള്ളൊരു മുഖം. മനുഷ്യസ്നേഹം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മുഖകാന്തിയാണ് ആരുടേത്? ഗുരുദേവന്റേത്. തമിദ്ധമോചേത ഗുരു സസൗമ്യ പ്രത്യക്ഷതോനോ വിദിതോചജാതി പ്രത്യക്ഷതാം താം പ്രതിതത്കലേശോ നദേഭവശാസ്ത്രവിദാം വരസ്യ. ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരം പറഞ്ഞ നീലകണ്ഠ ശർമ്മയോട്, അല്ലയോ സൗമ്യ, അല്ലയോ ഭദ്ര, ജാതി പ്രത്യക്ഷത്തിൽ നമുക്കറിയപ്പെടാവുന്ന ഒന്നായും നിലനിൽക്കുന്നുണ്ടല്ലോ. ശാസ്ത്രത്തിലെ ശാസ്ത്രന്മാരിൽ വെച്ച് അഗ്രേസനായ അങ്ങയ്ക്ക് ജാതി പ്രത്യക്ഷമായിരിക്കുമെന്ന ആ വസ്തുതയെക്കുറിച്ച് സംശയത്തിന്റെ കണിക പോലും ഉണ്ടാകാനിടയില്ല. ജാതി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമാണ്. അറിയില്ല ജാതി പ്രത്യക്ഷമാണെന്ന്? അറിയാം. എങ്ങനെയാണത്? അതിപ്പോ ഗുരുദേവൻ പറയും. നരം സ്ഥിതം ജീവി ഗണസ്യമത്വേ ദൃഷ്ട്വാ നരോയം ദൃഢമിത്യവേമ ഇയം പ്രതിസ്തു നരത്വജാതേ പ്രത്യക്ഷതാമേവ ദൃഢീകരോതി. നാനാതരം ജീവികളുൾപ്പെട്ട ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ നിലനിൽക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് ഇവൻ മനുഷ്യനാകുന്നു എന്ന് നിസ്സന്ദേഹമായി നാം അറിയുന്നുണ്ടല്ലോ. ഒരുപാട് മനുഷ്യർ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരു മനുഷ്യനെ കണ്ടിട്ട് എന്തു പറയും? ഇവൻ മനുഷ്യനാണ് എന്ന് നിസ്സന്ദേഹം നമുക്ക് പറയാൻ കഴിയുന്നുണ്ടല്ലോ. മനുഷ്യത്വം എന്ന ജാതി പ്രത്യക്ഷം തന്നെയാകുന്നു എന്ന വസ്തുതയെ ഇത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ ഒരാൾക്ക് മനുഷ്യത്വമാണ് അയാളെ കണ്ടുകഴിഞ്ഞാൽ അവൻ മനുഷ്യനാണെന്നുള്ള ബോധം അവന്റെ ജാതിയെ തന്നെ ഓർമ്മിപ്പിക്കുന്ന, അല്ലാണ്ട് ബ്രാഹ്മണനെന്നോ നായരെന്നോ ഈഴവനെന്നുള്ളതല്ല ജാതി. പിന്നെന്താ? മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, അത് ഉറപ്പിക്കുകയും ചെയ്യുന്നു. അതിന് ഗുരു പറയുന്നുണ്ട്, ഒരു പട്ടി ഗവ, അതായത് ഒരു പട്ടിക്ക് പട്ടിയെ കണ്ടാൽ തിരിച്ചറിയാം, പക്ഷെ മനുഷ്യനെന്താ? മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയില്ല. നരാം സമച്ചാദിത ബാഹ്യചിഹ്നം സമീക്ഷക്കോപി പ്രഭവയെന്ന വക്തും സയേഷതു ബ്രാഹ്മണയേഷനേതി തദ്ബ്രാഹ്മണത്വാദിരഹോ നജാതി. ഒരുവൻ പൂണുനൂൽ തുടങ്ങിയ ചിഹ്നങ്ങളെ മേൽമുണ്ടുകൊണ്ട് പുതച്ചോ കുപ്പായമിട്ടോ മറച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ട് ഇവൻ ആകട്ടെ ബ്രാഹ്മണനാകുന്നു, ബ്രാഹ്മണനല്ല എന്നിങ്ങനെ വേർതിരിച്ചു പറയാൻ സമർത്ഥനാകിയില്ല. അതിനാൽ ബ്രാഹ്മണത്വം ക്ഷത്രിയത്വം വൈശ്യത്വം ശൂദ്രത്വം തുടങ്ങിയവ ജാതി ആകുന്നില്ല. ഈ പണ്ഡിതന്മാർ, ഈ സത്യം പണ്ഡിതന്മാർക്ക് കൂടി ഗ്രഹിക്കാൻ കഴിയാതെ ഇരിക്കുന്നത് ആശ്ചര്യകരമായിരിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞു, പണ്ഡിതനായ അങ്ങയ്ക്ക് പോലും ഇപ്പോൾ ഒരാൾ പൂണൂലിട്ട് അതിന്റെ പുറത്തൂടെ മേൽമുണ്ട് ചുറ്റിയാൽ ഇയാൾ ആരാന്ന് ആർക്കറിയാൻ പറ്റും? ബ്രാഹ്മണനാണെന്നറിയാൻ പറ്റുമോ? ചോദിക്കണം. ചോദിക്കുമ്പോ എന്താ? കേശവൻ നമ്പൂതിരി. ആ, ഇനിയൊന്നും പറയണ്ട എന്ന് പറയും. എന്താ കാര്യം? ജാതി തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരെന്താ? കേശവൻ. ഏത് ജാതിയിൽപ്പെട്ട? നാരായണ ഗുരുവിന്റെ. അപ്പൊ ഇനിയൊന്നും പറയണ്ട, മനസ്സിലായി. നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടതാ? അപ്പൊ പറഞ്ഞു, എന്റെ ജാതി എന്ന് പറഞ്ഞാൽ ഞാൻ കേശവൻ നായർ. ആ, എന്നാ ഇനിയൊന്നും പറയണ്ട, കാര്യം മനസ്സിലായി. അപ്പൊ ഇങ്ങനെ വാലും വാലില്ലാതെയും ഓരോന്നും ഊഹിച്ചെടുക്കാവുന്നല്ലാണ്ട് പ്രത്യക്ഷത്തെ ജാതി ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. ചോദിച്ചു മനസ്സിലാകണം. ഗുരു യാത്ര ചെയ്യുമ്പോ ചോദിച്ചില്ലേ, ജാതിയിലേതാ, പേരെന്താ? നാരായണൻ. ജാതിയിലേതാ? ഉടനെ തിരിച്ചു. കണ്ടാൽ അറിയില്ലേ? ഇല്ല. പിന്നെങ്ങനെ കേട്ടാൽ അറിയും? കണ്ടാലറിയാത്ത ജാതിയെക്കുറിച്ച് കേട്ടാൽ എങ്ങനെയാ അറിയാൻ പറ്റുമോ? ഇല്ല, അവർക്ക് പിന്നെ ഒരു മറുപടിയും പറയാൻ പറ്റിയില്ല. അവർ പറഞ്ഞത് ബ്രാഹ്മണൻ തന്നെയാ, എന്നാലും ഇങ്ങനെ പറയാൻ പറ്റൂ? മനസ്സിലായി? അപ്പൊ ഇങ്ങനെ ചില ശബ്ദങ്ങൾ, ചില ചിഹ്നങ്ങളെ കൊണ്ട് ഊഹിച്ചെടുക്കുന്നത് ജാതിയാണെങ്കിൽ ആ ജാതി കൊണ്ട് സമൂഹത്തിൽ യാതൊരു ഗുണങ്ങളും ഇല്ല. എന്താ കാര്യം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യനെ വേർതിരിക്കാവുന്നല്ലാണ്ട് മനുഷ്യത്വം നശിപ്പിച്ച് മനുഷ്യർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതാ മനോഭാവം വളർത്താനല്ലാണ്ട് ഈ ജാതി കൊണ്ട് യാതൊരു പ്രയോജനവും സമൂഹത്തിൽ ഇല്ല. അപ്പം അതും ഗുരുദേവൻ പറഞ്ഞു. ഗുരു പ്രവക്ഷാമി വിനാ വിലംബം നിരീക്ഷകസ്യാപി നരസ്യ ജാതി വിപ്രോവതി വിപ്രതിപത്തിമേവം സ്വകീയ വിശ്വാസകഥാനുരൂപം. ജാതിയെ സൂക്ഷ്മതയോടുകൂടി നോക്കിയിട്ട് തെറ്റുകൂടാതെ പറയാം ആ നീലകണ്ഠ ശർമ്മ ഇപ്രകാരം സ്വകീയ തന്റെ വിശ്വാസത്തിനും ചില കഥകൾക്കും അനുരൂപമായി വ്യക്തമായി പ്രസ്താവിച്ചു. ഗുരുദേവൻ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് പ്രസ്താവിച്ചെന്താ? ജാതിയെ കണ്ടാൽ അറിയാം ഇന്നവരിന്ന ജാതിയാണ് എന്ന്. വൈരസ്യലേശേന വിനാവതത്വം ഗുരും സമാനായ സമാനരൂപാൻ പടുംസ്തോ ബ്രൂഹി നിരീക്ഷജാതി ഏകൈക നിഷ്ഠാമിതി ശാന്തചിത്ത. ആ നീലകണ്ഠ ശർമ്മയുടെ വിരുദ്ധ അഭിപ്രായം കേട്ട ശേഷം ശാന്തചിത്തനായി തീരക്കഴിഞ്ഞ ശ്രീനാരായണ ഗുരു മഠത്തിൽ തന്റെ ശിക്ഷണത്തെ വളർത്തപ്പെടുന്നവനും തുല്യമായ ആകൃതിയും പ്രകൃതിയുമുള്ളതുമായ ബ്രഹ്മചാരികളെ ശിഷ്യം നാർമുഖേന നിർദ്ദേശം നൽകി തന്റെ അടുക്കിലേക്ക് വരുത്തിയിട്ട് അല്പം പോലും വൈരസ്യം കൂടാതെ ഇവരുടെ ജാതി ഏതാ, അല്ലയോ സൗമ്യ, അങ്ങീ ബ്രഹ്മചാരികൾ ഓരോരുത്തരുടെയും ജാതി എന്തെന്ന് സൂക്ഷ്മമായ അവലോകനം നടത്തി പറഞ്ഞാലോ എന്നിങ്ങനെ പറയുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഏത് സമുദായത്തിലെ പറയ സമുദായത്തിലെ കുട്ടികളെ കൊണ്ടാണ് ഗുരു പാചകം ചെയ്യിപ്പിച്ചിരുന്നതും ബ്രഹ്മചാരികളാക്കി അവിടെ നിർത്തിയിരുന്നതും. അപ്പൊ ഇവിടെ ശർമ്മയുടെ അരികിലേക്ക് അവരെ വിളിച്ചിട്ട് ചോദിച്ചു ഇവരുടെ ജാതി ഏതാണെന്ന് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. സൂര്യോദയ സ്വച്ഛജലേ മനോജ്ഞേ സരോവരേ ശാരദകാന്തി പൂർണേ ഉദ്ഭുല്ല രക്തോദ്ഭല രാജിവത്സ ശിഷ്യാവലിസ്തം വരദോ വിഭാസേ. അവിടെ വരുത്തപ്പെട്ട ബ്രഹ്മചാരികളും ആ ശിഷ്യന്മാരുടെ കൂട്ടം ശരത്കാലത്ത് സാധാരണ സൗന്ദര്യം കലർന്ന നിർമ്മല ജലം നിറഞ്ഞതും മനോഹരവുമായ ഒരു സരസിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നല്ലപോലെ വിടർന്ന ചന്താമരപ്പൂക്കളുടെ കൂട്ടം പോലെ ആ ശ്രീനാരായണ ഗുരുവിന്റെ ചുറ്റിലുമായി ശോഭിച്ചു. ഗുരുദേവന്റെ മുമ്പിൽ അവരെല്ലാം ഐശ്വര്യത്തോടുകൂടി ശോഭിച്ചിരുന്നു. ഗുരു നമസ്കൃത്യ തദസമന്താത് സ്ഥിതാസ്വരൂപാൻ വിനിയാനുദാസ്യൻ നിജോത്രിയാവൃത ദേഹഭാഗാൻ അഗ്നീനിവ പ്രോജ്വലകാന്തിപൂരാൻ സ്രൂതാനി സൂക്താനി സുശിക്ഷതേന സുരേണ സമ്യക് പഠതകുമാരാൻ നിരീക്ഷ വിപ്രോ അവതിദിത്തമേതേ ന സംശയോ ബ്രഹ്മകുലപ്രസൂത. ബ്രാഹ്മണനായ ആന്ദ്രി ശ്രീ നീലകണ്ഠ ശർമ്മ ഗുരുവിനെ നമസ്കരിച്ച ശേഷം സൌന്ദര്യവും പാണ്ഡിത്യവും ഉള്ളവരും വിനയം കൊണ്ട് കുറഞ്ഞെന്ന് കുനിഞ്ഞ മുഖങ്ങളോടുകൂടിയവരും ഉത്തിരിയത്ത നല്ല പോലെ മറയ്ക്കപ്പെട്ട ശരീരാവയവങ്ങളോടുകൂടിയവരും എരിഞ്ഞു നിൽക്കുന്ന അഗ്നിയെപ്പോലെ ഉജ്ജ്വലിക്കുന്ന കാന്തിപ്രഭാവത്തോടുകൂടിയവരും വേദസൂക്തങ്ങൾ നല്ലവണ്ണം ചിക്ഷണം കൊണ്ട് ഉറച്ച ഉദാത്താദി സ്വരങ്ങൾ ചൊല്ലുന്നവരും, ഉദാത്തം അനുദാത്തം സ്വജിതം അതിപ്പോ ഇവിടെ പറയാം, ചൊല്ലുന്നവരും ബ്രഹ്മചാരികളായ ബാലന്മാരെ നിരീക്ഷ വേണ്ടവണ്ണം അവലോകനം ചെയ്തിട്ട് ഇവർ ബ്രാഹ്മണകുലത്തിൽ പിറന്നവരാണെന്ന് സംശയമില്ല, ഇവരെല്ലാം ബ്രാഹ്മണന്മാരാണെന്ന് ആരോട് പറഞ്ഞു? ഗുരുദേവനോട് പറഞ്ഞു. അവിടെ നിന്ന ആളുകളെല്ലാം ചിരിച്ചു. മനസ്സിലായി? ഇപ്പൊ കണ്ട മനസ്സിലാകില്ല എന്ന് മനസ്സിലായല്ലോ. ഉദാത്തം അനിതം സ്വരിതം മൂന്ന് തരത്തിലാണ് വൈദിക മന്ത്രങ്ങളെ നമ്മൾ ഉച്ചരിക്കേണ്ടത്. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കേണ്ടത് ഏതൊക്കെയാ? ഉദാത്തം അനിതം സ്വരിതം. അതായത് താൽവാദിസ്ഥാനേഷു സഭാഗേഷു അധോഭാഗേഷു ഉച്ചരിതമാണോ ഉദാത്ത, ഊർധ്വഭാഗേഷു ഉച്ചരിതമാണോ അനുദാത്ത. നമ്മുടെ താലു എന്ന് പറഞ്ഞ കണ്ഠം അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പം വളരെ സ്പഷ്ടവും സ്ഫുടവുമായിരിക്കണം. മറ്റുള്ളവർ കേൾക്കുന്ന മാത്രമേ തന്നെ അവർക്കെല്ലാം മനസ്സിലാകണം. നമ്മൾ പറയുന്നത് കൊച്ചു കുറച്ച് എന്നൊക്കെയുള്ള വാക്കുകൾ പോകണം. നല്ലവണ്ണം പറയണം. എവിടെ പറയുമ്പോഴും എന്ത് പറയുമ്പോഴും വ്യക്തമായുള്ള ഒരു ധാരണ പറയുന്ന ആൾക്കുണ്ടാകണം, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കുണ്ടാകില്ല. പറയുന്ന ആൾക്ക് ധാരണ ഇല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് ധാരണ വരുമോ? ഇല്ല. അവർ വിചാരിക്കും എന്തോ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കും. എങ്ങനെയാ, കഥകളി കാണാൻ പോയ ആളെ പോലെയാ. ഒരാൾ ഒരിക്കൽ കഥകളി കാണാൻ പോയി. കഥകളിക്ക് സാമാന്യമായിട്ട് അഞ്ചോ പത്തോ പേരേ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ കഥകളി ഗംഭീരമായിട്ട് നടന്നു. ഈ ഒരാള് മാത്രം വിളക്കണയുന്നത് വരെ അവിടെ ഇരിക്കും. കഥകളി സ്ഥലത്ത് വിളക്കണയുന്നവരെ അദ്ദേഹം അവിടെ ഇരിക്കും. ഇത് കണ്ടപ്പോ കഥകളിക്കാർക്കൊരു സന്തോഷം തോന്നി. എന്താ, ഇയാളെ പിടിച്ചൊന്ന് ആദരിക്കണം, ഇത്രയും ദിവസം വിളക്കണയുന്നവർ ഇവിടെ വന്നിരുന്ന ആളാണ്, ഇതുപോലൊരു ശ്രോതാവിന് ഇനി കിട്ടാനില്ല എന്ന് വിചാരിച്ചു. ശരിയാണ്, ഞാനും ഇവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട്, വളരെ ശ്രദ്ധയും ഭക്തിയുള്ള കുറെ അമ്മമാര് രാവിലോട്ട് വൈകുന്നവരെ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ആദരിക്കാൻ പിടിക്കുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ ആദരിക്കാവെന്ന് വിചാരിച്ചു. കഥകളി അവസാനിച്ച് ഏഴാം നാളിൽ കഥകളി തീർന്നു. അന്നും വിളക്കണയുന്നവരെ പുള്ളി അവിടെ ഉണ്ടായി. അപ്പൊ അവര് പറഞ്ഞു, പ്രിയ ശ്രോതാക്കളെ, ഇന്ന് തടിച്ചുകൂടിയ ജനങ്ങളാണ് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞു. ഒരുപാട് ആൾ അവസാന ദിവസമാകുമ്പോൾ ഒരുപാട് ആൾ കൂടും. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊരു സന്തോഷത്തപൂർവ്വം ഒരു കാര്യം ചെയ്യാൻ പോവാം. ഇവിടെ നല്ല ഉത്തമനായൊരു ശ്രോതാവ് ഇവിടെ വന്നിരുന്നു. അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരാ? ദൈയിരിക്കുന്ന ആളാണ്. നമ്മുടെ വിളക്കണയുന്നത് വരെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. ഇയാളെ ഞങ്ങൾ പട്ടു വസ്ത്രം അണിയിക്കാൻ പോവാം എന്ന് പറഞ്ഞു. ശ്രോതാവിനെ വേദിയിലേക്ക് ക്ഷണിച്ചു. പേടിച്ചു കുറച്ച് അയാൾ വേദിയിലേക്ക് ചെന്നു. കാര്യം ഇതുവരെ താഴെത്തിരുന്നാളെ സ്റ്റേജിലേക്ക് കയറ്റുകയാണ്. ഇവര് ഷാൾ അണിയിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഒരു പരിപാടി ഉണ്ടെന്താ? എന്നാ ആദ്യം അയാൾ ഷാൾ അണിയിച്ചിട്ട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്ത് ചെയ്തു, കമ്മിറ്റിയുടെ ഏകകണ്ഠമായ തീരുമാനം പോലെ അദ്ദേഹത്തെ ഒരു പട്ടുടയാടെ അണിയിച്ചു. എല്ലാവരും ഖരഘോഷം മുഴക്കി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തു രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട്. വിറയ്ക്കുന്ന കൈകളോടുകൂടി അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഷ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അത്ര വലിയ ഗ്രാഹ്യമില്ലാത്ത ആളാണെന്നെല്ലാം പറഞ്ഞു. എന്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി, പിന്നെ എനിക്ക് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയ്ക്ക് ഉണ്ണിയപ്പ കച്ചവടമായിരുന്നു. അമ്മ എന്ന് ഉണ്ണിയപ്പം വിൽക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു ഉണ്ണിയപ്പം തന്നിട്ടേ പോകുള്ളായിരുന്നു. അമ്മയും ഒരു തവണ അവശയായി കിടന്നു. കിടന്നപ്പം എനിക്ക് ഉണ്ണിയപ്പം കിട്ടാണ്ടായി, വലിയ ദുഃഖമായി. അപ്പം അമ്മ പറഞ്ഞൊരു വിദ്യയുണ്ട്, എവിടെ നിലവിളക്ക് കത്തിയിരിക്കുന്നു അത് അണയുന്നവരെ പോയിരുന്ന അവസാനം അത് കെടുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പത്തിന്റെ ഒരു സ്മെല്ല് നിനക്ക് കിട്ടും, കഴിച്ചതിന് തുല്യമാകും. അപ്പൊ ഞാനിങ്ങനെ ഇതിലെ നടക്കുമ്പോൾ ഒരു വലിയ വിളക്ക് വിടിരുന്ന് കത്തുന്നുണ്ട്, അത് കെടുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നത് അതിന്റെ പുക ഇങ്ങനെ ഉണ്ണിയപ്പത്തിന്റെ സ്മെല്ല് രൂപത്തിൽ എന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് നടന്ന സംഭവം കൂടിയാണ്. അവസാനം ഈ ഷാളണീച്ചരോട് സ്ഥലം വിട്ടു. കാര്യം ഇത്രയും വലിയ അബദ്ധം ചെയ്തി പറ്റാനില്ല. ഷാൾ അണിയിച്ച ആളുകൾ അവിടുന്ന് പോയി. ഇയാള് ഇതെല്ലാം പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിയും പോന്നു. ഷാളും കിട്ടി. രണ്ട് കാര്യം ഇന്ന് അദ്ദേഹത്തിന് കിട്ടി. എന്തൊക്കെയാ? ഒന്ന്, ഉണ്ണിയപ്പത്തിന്റെ സ്മെല്ല്. നിങ്ങൾ ഇനി വീട്ടിൽ പോയി പരീക്ഷിച്ച് നോക്കിയോ, നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അത് കെടുമ്പോ അതിന്റെ പുകയൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി, ഉണ്ണിയപ്പത്തിന്റെ സ്മെല്ല. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇപ്പൊ ഒരുപാട് ആദരിക്കൽ ചടങ്ങുകൾ നടക്കുക, അവർക്കൊക്കെ ഇതിന്റെ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എവിടെ നോക്കിയാലും ഇപ്പൊ ഷാളണീകൾ പരിപാടികൾ പെരുകി വരികയാണ്. അവിടെയൊക്കെ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഉപായം കൂടിയാണ്. ഈ ഞാനും പലയിടത്തും പോകുന്നതാണ് ഷാള് ഇടാനായിട്ട്. അവിടെയൊക്കെ ഇത് പറയാറില്ല, ചിലപ്പോൾ പ്രശ്നമായല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ എങ്കിലും യോഗ്യതയില്ലാത്ത ആളുകൾക്ക് ബഹുമാനിക്കപ്പെടേണ്ട അർഹതപത്രം കൊടുക്കുമ്പോൾ അത് സമൂഹത്തിന് മുമ്പിൽ പരിഹസിക്കപ്പെടുന്നത് മറ്റു ചിലരാണെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഇവിടെ കണ്ടാ ജാതിയെ തിരിച്ചറിയൂ എന്ന് പറഞ്ഞ നീലകണ്ഠ ശർമ്മയുടെ മുമ്പിൽ ഈ പറയ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തി ഗുരുദേവൻ ചോദിച്ചു, ഇവരുടെ ജാതി ഏതാണ് നോക്കണം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഗുരു പറഞ്ഞെങ്കിൽ ഗുരു അത് ആദ്യം പ്രായോഗികമാക്കി കാണിച്ചിട്ടാണ് അത് പറഞ്ഞത്. നമുക്ക് ജാതി ഇല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു. അല്ലെങ്കിലും ഈ ജാതി എന്തുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? വല്ല നേട്ടം ഉണ്ടോ? ഒരു ഗുണവും ഇല്ലതുകൊണ്ട്. ഒരു ഗുണമില്ലെന്ന് മാത്രമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ മനുഷ്യരിൽ കൂട്ടുകയും ചെയ്യുന്നു. പിന്നെ സർക്കാരിൽ നിന്ന് അത് സംഘടനകൾ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ട്, നമ്മൾ അതിൽ ഇടപെടുകയും വേണ്ട. അതിനൊക്കെ പറ്റിയ സംഘടനകളുണ്ട്, NSS ഉണ്ട്, SNDP ഉണ്ട്, യോഗക്ഷേമ സഭയുണ്ട്, വാര്യർ സമായമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് മനുഷ്യ സമൂഹത്തിൽ പരസ്പര കലഹമില്ലാത്ത ഒരവസ്ഥാവിശേഷം സൃഷ്ടിക്കപ്പെടേണ്ട ഒന്നാണ്. ഇവിടെയും ചില ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്, അവസാന വർഷം ഏറ്റവും നല്ലോണമുള്ള ശ്രോതാവിന് ഒരു ആദരണം കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരെ തെരഞ്ഞെടുക്കും എന്നുള്ളതാണ് എന്റെ സങ്കല്പം. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെരഞ്ഞെടുത്ത ആൾ ഇങ്ങനെ വല്ലതും പറഞ്ഞാൽ എന്റെ കാര്യം പോക്കാം. കാര്യം ഇവിടെയുള്ളൊരു വലിയ നിലവിളക്ക്. അപ്പൊ അതുകൊണ്ട് സ്വാമിയായിട്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടേയില്ല. ഏറ്റവും നല്ല ശ്രോതാവെന്ന നിലയ്ക്ക് ചോദ്യോത്തരങ്ങൾ ചോദിച്ച് ക്ഷണിച്ച് ഒരാളെ കൊടുക്കാന്ന് വെച്ചാൽ, അവര് മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ സത്യം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് സത്താഹത്തിന് വരികയേ വേണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ആദരിക്കുന്ന പരിപാടിയൊക്കെ വേണ്ട. മനസ്സുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം മനസ്സുകൊണ്ട് നിലനിർത്താൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതതാണ്. ഏറ്റവും നല്ല ബന്ധമെന്ന് പറയുന്നത് ദൂരത്തിരുന്നുകൊണ്ട് ആകാംക്ഷയോടെ നന്നായിരിക്കുന്നു സുഖം, അതായി ഏറ്റവും നല്ലത്. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പരസ്പരം കലഹിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബന്ധങ്ങൾ നല്ലവണ്ണം ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ആരുടെയും ബന്ധം വേണ്ട. എല്ലാവരുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു വ്യക്തിയോടും ഒരു വിരോധം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബന്ധങ്ങൾ? പക്ഷേ എങ്കിലും ഇവിടെ ഒരു പരിങ്ങൽ പറ്റിപ്പോയി നീലകണ്ഠ ശർമ്മയ്ക്ക്. പറഞ്ഞു, ബ്രാഹ്മണ ജാതിക്കാർ ഇതിനകത്ത് എന്താ സംശയം? ഇവന്മാരെ കണ്ടെത്തന്നറിയില്ല, സൂര്യ തേജസ്സുകളാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ പറഞ്ഞു, ബ്രാഹ്മണ്യധീതിം കൃതവന്തയേതേ ബ്രഹ്മോക്തമാർഗേണ ചരന്തിയേതേ നാം ബ്രാഹ്മണശ്ചേ ധുവിയേ പുനസ്താം സ്വപ്നാം സമർഹന്തി നിരൂപ്യതാന്ത. അല്ലയോ വിദ്വാൻമാരെ, ആര് വേദാധ്യയനം നടത്തിയിട്ടുണ്ടോ അവരും, ആര് വേദവിഹിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നുണ്ടോ അവരും, അവർ ബ്രാഹ്മണരല്ല എന്ന് വരുന്ന പക്ഷം പിന്നീട് ആരാണ് ബ്രാഹ്മണരെന്ന് സത്യയ്ക്ക് അർഹരായിത്തീരുന്നത്, ആ വസ്തുത അങ്ങയാൽ നിരൂപണം ചെയ്യപ്പെടണം എന്ന് ആര് ചോദിച്ചു? ഗുരുദേവൻ ചോദിച്ചു. കേചിച്ചന പണ്ഡിതമാനിനസ്താൻ വദന്ത്യമൂനന്ത്യജ വർഗജാതാൻ ഗുണാംശകർമാണന് സത്യദേമി ഭൂബ്രാഹ്മണ സന്ധിനമേ വിദർക്കാം. പണ്ഡിതന്മാനിന പാണ്ഡിത്യം ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ചില വ്യക്തികൾക്ക് പറയുന്ന പേരാണ് പണ്ഡിതന്മാന്. പാണ്ഡിത്യം നേടിവരുന്ന പണ്ഡിതന്മാരെന്ന് പറയുന്ന ചിലർ, പണ്ഡിതന്മാന്യന്മാരായ ആളുകൾ താൻ അമൂൻ വേദാധ്യയനം നടത്തുകയും വേദവിഹിതങ്ങളായിരിക്കുന്ന കർമ്മങ്ങളെ കൈകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഈ കുട്ടികൾ, ശൂദ്രർ ചണ്ടാളർ തുടങ്ങിയ നാലാം വർണ്ണക്കാരിൽ ഉൾപ്പെട്ടവരായി പറയുന്നു. വേദാധ്യയനം നടത്തിയവരും വൈദിക മാർഗാനുസാരികളുമായ ഈ കുട്ടികൾ എന്താണ്? ഗുണങ്ങളും കർമ്മങ്ങളെയും അനുസരിച്ച് ബ്രാഹ്മണരാകുന്നു. ഈ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. മനസ്സിലായില്ലേ? വജസ്സമാകർണ്യ ഗുരുർലജ്ഞേ ദ്വിജ്യോതിമാത്രം വിധിതോഭ്യസ്ഫൂത്സ തംസാന്തയൻ നിത്യമവോചേതാര്യേ ഗുരുഗുരുണാം ജഗദോഖിലസ്യ. ആ നീലകണ്ഠ ശർമ്മ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്കുകൾ കേട്ടിട്ട് അത്യധികം ലജ്ജിച്ചു. ഇവര് ബ്രാഹ്മണത്വാദി ജാതികളെ സങ്കല്പിച്ചു നോക്കുകയാണെങ്കിൽ ഇവരെ ഏറ്റവും താഴ്ന്ന സമുദായക്കാരാന്ന് പറഞ്ഞപ്പം ആകെ ലജ്ജിച്ചു പോയി. കണ്ടാ ജാതി അറിയാമെന്ന് പറഞ്ഞ ആളാണ്. ദുഃഖിതനായും തീർന്നു. മഹാനും സകല ലോക ഗുരുക്കന്മാരുടെയും ഗുരുവുമായ ശ്രീനാരായണ ഗുരുദേവൻ ആ നീലകണ്ഠ പണ്ഡിതനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ചിരീണ ലോകേ പ്രഗതാം സ്ഥിതാം സ്ഥിതിം ദാം വിനാ നിഷേധം പരിപാലയന്ത സനാതനം ധർമ്മമതസ്തജന്തോ ഭവാദൃശോഹാ നവിദന്തിതത്വം. ലോകത്ത് വളരെക്കാലമായി നിലകൊള്ളുന്ന ആ അവസ്ഥാവിശേഷത്തെ എതിർപ്പ് കൂടാതെ പരിരക്ഷിച്ചു പോരുന്നവരും തൻ നിമിത്തം എല്ലാ ജീവികളിലും ഈശ്വരൻ സമമായി നിലകൊള്ളുന്ന മനുഷ്യനും മനുഷ്യനും തമ്മിൽ യാതൊരു ഭേദവുമില്ല, ഏത് പ്രയത്നം കൊണ്ട് ഏതൊരു സ്ഥാനത്ത് ഒരു മനുഷ്യൻ എത്തിച്ചേരുന്നുവോ അതേ സ്ഥാനത്ത് അത്തരം പ്രവൃത്തി കൊണ്ട് എല്ലാ മനുഷ്യർക്കും എത്തിച്ചേരുവാൻ കഴിയും. ഇപ്പൊ നമ്മൾ ഇത്രയും ഉയർന്നെടുത്ത് വരുന്ന പ്രയത്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ സാധിക്കാൻ വയ്യാത്ത? ഇപ്പൊ ഗുരുദേവന്റെ കൃതികൾ പഠിക്കണം. മലയാളത്തിൽ ഇഷ്ടം പോലെ വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു പദ്യം ഒരു ദിവസം വെച്ച് പഠിച്ചു നോക്കി. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, പക്ഷെ പഠിക്കില്ല. എത്രയോ സമയം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാചകല അടിച്ച് നടക്കുന്ന സമയത്ത് ഒരു പദ്യമെടുത്ത് നാലുവരി പദ്യത്തിന്റെ അർത്ഥം ക്രമമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഗുരുദേവ കാര്യങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ആളുകൾ നമുക്കിന്ന് കുറവാണ്. എല്ലാ മനുഷ്യർക്കും എത്തിച്ചേരാൻ, അന്യൽ ഒരുവിൽ ദുഃഖമുണ്ടാക്കുന്ന ഏത് ദുഃഖകരം അധർമ്മമാകുന്നു, എല്ലാവർക്കും സുഖകരമായിട്ടുള്ളത് ധർമ്മവുമാകുന്നു എന്ന് ഗുരു പറഞ്ഞു. ആ സനാതന ധർമ്മരഹസ്യം അങ്ങ് അറിയുന്നില്ലേ. മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന അധർമ്മവും മറ്റുള്ളവർക്ക് സുഖത്തെ ഉണ്ടാക്കുന്നത് ധർമ്മമാണ്. ന്യായാദിശാസ്ത്രേഷു വിചക്ഷണാനാം ഭവാദൃശാം ബുദ്ധിരതീവ സൂക്ഷ്മം തഥാപി തത്വഗ്രഹണേ ഭവന്തോ നപാരേന്ദീതി വിചിത്രമേതത്. ബുദ്ധിശാസ്ത്രങ്ങൾ എന്ന് പ്രശസ്തങ്ങളായ ന്യായം, വൈശേഷികം, സാങ്ക്യം, യോഗം, പൂർവമീമാംസ തുടങ്ങിയ തത്വശാസ്ത്രങ്ങളിൽ സമർത്ഥന്മാരായ അങ്ങേപോലുള്ള ആളുകളുടെ ബുദ്ധി അത്യധികം സൂക്ഷ്മമാണ്. അങ്ങും അങ്ങേപോലെ ഉള്ളവരും തത്വം ഗ്രഹിക്കാൻ സമർത്ഥരാകുന്നില്ല എന്ന ഈ വസ്തുത ആശ്ചര്യകരമായിരിക്കുന്നു. ഗോപ്തം യഥാഘോഷു തഥാ നരത്വം നരേഷു യസാ ഖലുജാതിരിഷ്ട ന ബ്രാഹ്മണത്വാദിതു കൽപ്പിതോയം ധർമ്മോ ഗുണൈ കർമ്മവി രഭ്യനേഹേ. ഗോത്വം, ഗോക്കളിൽ എങ്ങനെയാണോ പശുക്കളിൽ എങ്ങനെയാണോ പശുത്വം അഥവാ ഗോത്വജാതി ഇരിക്കുന്നത്, അപ്രകാരം മനുഷ്യരിൽ നരത്വം എന്ന് പറയുന്ന, മനുഷ്യത്വം എന്ന് പറയുന്ന ധർമ്മമുണ്ട്, ജാതിയുണ്ട്. അത് ജാതിയാകുന്നു എന്നത് എല്ലാവർക്കും സമ്മതമായൊരു വിഷയമാണ്. ബ്രാഹ്മണത്വം, ക്ഷത്രിയത്വം, വൈശ്യത്വം, ശൂദ്രത്വം എന്നീ ധർമ്മങ്ങളിൽ അത് ജാതിയാകുന്നില്ല. മനുഷ്യരിൽ ഉണ്ടെന്ന് പറയപ്പെടുന്ന ബ്രാഹ്മണത്വാദി രൂപമായിരിക്കുന്ന ഈ ധർമ്മം അനേകം ഗുണങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ടും കൽപ്പിക്കപ്പെടുന്നതാകുന്നു എന്ന് പറഞ്ഞു. കുറച്ച് മലയാളം.
ഞാനോ ദേവണ്ണം ഗുരുവരപദാംബുജചിന്തയോടു ഞാനുമിരിക്കുന്നു, പാരിച്ച ഭക്ത്യാ ഭജിക്കുന്നു സാദരം, മമതയനുമതൻ അനുമന തളിരിൽ അധികതരമായിട്ടു മാമകദേശികൻ തൻ പദമോത്തു ഞാൻ, സസുഖമുട വസിക്കുമ്പോൾ കിളിയുമിക വന്നെത്തിനാൾ ആനന്ദവാരിയിലാട, ആടിയൻ മാനസം ഝടുതി തൊടുതിട്ട് ചോദിച്ചു ഞാൻ, പിന്നെയും ആനന്ദമോടെ കിളിയോടെ സാദരം, ആനന്ദമൂർത്തിയായുള്ള ഗുരുവിന്റെ സരസതരമായുള്ള സത്കഥാ പറയണം, അതത്ഭുത കാര്യം അതാണെന്ന അറിവതിന് വിസ്തരാലാശു ചൊല്ലീടണം അലമതി അമലമതി നിന്നുടെ മഹിമകൾ വാഴ്ത്തുവാനാർക്കാണു സാധ്യം വരുന്നതെന്നുള്ളൊരു പെരിയതര സംശയം മാനസം തന്നിലങ്ങെപ്പോഴുമുണ്ടുതാൻ, കിളിയുമത കുരുകഥകൾ അറിവതിന്നു ചൊല്ലിനാൾ, കാരുണ്യമമ്മാറു കേട്ടു ഞാനും മുതാ ഗുരുകരുണവയെ ഗുരുകരുണയവനവരവരതമതരാരിലും ഏൽക്കുവാനായിട്ടു പാലിച്ച ഭക്ത്യാ ഭജിക്കുന്നു സർവരും, മമതയതു മനതളിരിലധികതരമാകയാൽ മനുഷ്യന്മാർക്കൊക്കെ മുക്തി നൽകുന്നതാം. കഥയതു കിളിയുമുടൻ പാടിത്തുടങ്ങിനാളപ്പോഴേ കാരുണ്യരൂപനെ ചിന്തിച്ചു ഞാനുമേ, കരുണയൊടു ശിവനുടെ ലിംഗ പ്രതിഷ്ഠ ചെയ്ത് അഖിലജനവന്ദിതൻ വാഴുന്നതിൻ മുമ്പ് ഗുഹയതിൽ വസിച്ചിട്ടു വന്തപം ചെയ്യുന്ന നാളൊരു ബാലകൻ വന്ന് തന്നന്തികം തന്നിലായി തൊഴുതവിടെ മരുവിന ഗുരുവരപദാബ്ജങ്ങളും കാരുണ്യഭൂപനും കണ്ട് സന്തുഷ്ടനായി കനിവിനോട് വാർത്തകൾ ചോദിച്ചനന്തരം ആഗമനോദ്ദേശം പറഞ്ഞു വിനീതനായപ്പോഴേ അമല ഗുരുവരനുടേയ പാദശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹമുണ്ടിത് മാമകഹൃത്തടെ അതിനുടനെ അനുവാദമേകിയിടുമേ ആനന്ദമൂർത്തെ, അനുഗ്രഹമേകേണം ഇപ്പോഴേ തന്നെ വരുവതടിയൻ മമ മന്ദിരത്തിൽ നിന്നുദാനമല ചെറ്റുദൂരയാണൻ ഗൃഹമുള്ളതും മാതൃജനങ്ങളും കാണാതെ ഞാനിക വരുവതു തന്നെ കാരുണ്യവാരാനിതേ ചൊന്നിടുന്നിതാ സ്വജനസഹിതം മമ സദനം അതിലുള്ളൊരു വാസം വീണ്ടെനിക്ക് പോരേ എന്നാണു ചിന്തിതം കൊച്ചിപ്പിൽ പിള്ള എന്നുള്ളൊരു നാമമാണ് എന്നുടെ പേരുമേ ഇതിനടിയനുവാദം തരേണ്ടത് ഇതി കഥിത മഴകിനോട് കേട്ടിട്ടു ഗുരുദേവനും മുദിതമോടു ചൊന്നിതു സാദരം ആ പടി ഇവിടെ ഇഹ വീടില്ല ഭക്ഷണത്തിനുമേയൊന്നും തരുവതിന് വകയില്ല ബാലനല്ലോ ഭവാൻ സുഹൃതനിധി നീ തവഗൃഹമതിൽ വസിച്ചിട്ടു നിത്യവും വന്നു കണ്ടിയിടുക ചെറ്റുനാളഹോ ഹൃദയ വ്യഥയം അധികതരമുണ്ട് നിന്നിരിക്കലും മേറ്റം എളിമയോടു വന്ദിച്ചുപോയി ഗൃഹത്തിന് ദിവസവും ഇതേപടി നിത്യ സന്ദർശനത്തിനാലഹോ ഗുരുവരനുമേറ്റം മുദിതനായിടി ഞാൻ ഒരു ദിനമത കൊതുകം അതിപാലനാശു വരുമ്പോൾ ഒരു പുലിയിടക്കുന്നു ഗുരുവിന് സന്നിധവും ഭയചികിതനായിട്ടു ബാലകൻ താനുമെന്ന മലഹൃദയൻ കണ്ടു ചൊന്നാനിതു അപ്പോൾ കളവിനിക ഭയമതു ദൂരത്തു മാറുകെന്ന മല മുനി ചൊന്നതു കേട്ടിതു ബാലകനും തൊഴുതു തൊഴുതന്തിക തിങ്കലണഞ്ഞാശുതാണു വന്ദിച്ചു തനിമയുടു സാമ്പ്രതം ആദരാലും ഗുരുവരനും ഉരച്ചിരു സുഹൃതനിധി ബാലനോടായി സകല ജന്തുക്കൾ സോദരർ തന്നെയാം സമതയതു ഉള്ളൂരു സച്ചൽസത്ത് സ്ഥലത്തേറ്റം വിനയമുഴുകൂടുന്നു ജീവജാലങ്ങളൊക്കെയും പുലി കടുവ കരടിയും പാമ്പും വരുന്നുണ്ടോരു പരിഭവമില്ലാതെ പോകയും ചെയ്യുന്നു അവയൊടു നമുക്കില്ല തെല്ലും ഭയം ദയവുണ്ടേറ്റവും നമ്മിൽ ഇല്ലൊട്ടും അവർക്കു ഭയമെടോ പ്രകൃതിയുടെ വൈഭവം എല്ലാം ഇതെന്നൊരു നിലവുകൾ പ്രത്യക്ഷമായി അലവരും കൃതാർത്ഥരം മനമതിൽ സമതയോടു ജന്തുക്കളൊക്കെയും ദേഹം പലതെങ്കിലും ആത്മാവൊന്നു താൻ ദൃഢം ഇതി പലതും അരുമയുടെ ഗുരുവരനുരച്ചതു ആദർശമായി തന്നെ മാനിച്ചു ബാലനും കരുണഹൃദയം കരുണമയ ഹൃദയനുടെ ചരിതവും ഓർത്തോർത്ത് ചെന്നാലയെ മേവിയെടുത്ത നാൾ വന്നിടും സ്ഥിരമതയാ സ്ഥിരമതായുള്ള പോക്കുവരവുമേയാർക്കും പിടിക്കില്ല സാധനയും ഭാരമേറി പ്രഹരവും ഗുരുവരൻ നശിച്ചതിൽ ബാക്കി ഭക്ഷിക്കയും കൂടെ വസിക്കയും ഏറ്റവും നികൃഷ്ടമെന്നേവം പറയുന്ന പിതൃവചനം മറി അനിശമതു കേട്ട് കേട്ടേറ്റവും ദുഃഖിതനായിട്ടു ബാലൻ നിനച്ചിതു ഇനിയുവിഹ വീട്ടിലെ ജീവിതം വേണ്ടെനിക്ക് ആഗ്രഹം സേവനം ഗുരുവിനായി ചെയ്യണമെന്ന് ഉറച്ചമലമതിയടുത്ത നാൾ വീടു വിട്ടിറങ്ങി ഗുരുവരൻ പദാന്തികമെത്തി പണങ്ങിയിട്ടു താൻ വാഞ്ചിതമെല്ലാം ഉണർത്തി ഗുരുവിങ്കലപ്പോഴുതേകതാ മതിമതിത്യജനം മനസ്സി ക്ലേശങ്ങളൊക്കെയും ജീവിച്ചുകൊള്ളും അമാന്തിക തിങ്കലായി നിത്യവും ഇതി വചനമരുവയോടു കേട്ടു കുമാരനും ജീവിതാന്ത്യം വരെ ഗുരുസന്നിധവുവാണിതു വിനയപയസ ഭക്തിവിശ്വാസങ്ങൾ കണ്ടിട്ടു വിജ്ഞാനിയാം ശ്രീ ഗുരുദേവനും ചൊല്ലിനാനിത്തരം വരികാത്തവ ശുഭമതു ചിന്തിച്ചു വാഴുക ശ്രീ ശിവലിംഗദാസനായി പുതുമയോട് ജനങ്ങം ജനമങ്ങേറ്റം പുകഴ്ത്തിടും സന്യാസദീക്ഷയും കലുഷതകളും അകലോതിന്നായിട്ടു കാഷായമാം വാസസ്തുമേറ്റം പവിത്രമായി നൽകിനാൻ ശിവനുടയ ആലയം തന്നിലെ കാര്യങ്ങളൊക്കെയും അങ്ങേറ്റം നടത്തുവാനെത്തിച്ചു സ്വാമിയും പല ഗുണമതിനു സദാപാത്രമായുള്ള ഒരു വൈരവൻ ശാന്തിയെ ഏൽപ്പിച്ചു പൂജാധികാര്യങ്ങൾ
നാളെ ഒരു ദൗത്യം ഇവിടെ ഇരിക്കുന്ന അമ്മമാരെല്ലാം നല്ല സ്വഭാവമുള്ള അമ്മമാരാണ്. എന്ത് കാര്യം പറഞ്ഞാലും അത് അപ്പൊ കേൾക്കുന്നവരാണ്. ഇത്രയും സപ്താഹങ്ങൾ നടത്തിയിട്ടും ഇത്രയും ഉത്തമ ഗുണങ്ങളായ അമ്മമാരെ കണ്ടെത്താൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ നാളെയൊരു കാര്യം ഏൽപ്പിക്കുകയാണ്, ലഡുവും ജിലേബിയും ആരെങ്കിലുമൊക്കെ ആയിട്ട് വാങ്ങിച്ചുകൊണ്ടുവരണം. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ സ്ഥിരം പുസ്തകവും പിടിച്ചിരിക്കുന്നവരിൽ ആരെങ്കിലുമായിട്ട് വരുന്ന ആളുകൾക്ക് നമ്മൾ അത് കൊടുക്കണം. എല്ലാവരും കൂടെ ചേർന്നിട്ട് മതി, അത് നിങ്ങളായിട്ട് ചെയ്യേണ്ടതാണ്. മാതൃ സമിതിക്കാരാണ് എല്ലായിടവും ചെയ്യാറ്, നടത്തുന്നവരാരും ചെയ്യാറുണ്ട്. എല്ലായിടവും ഞങ്ങൾ ഇത്രയും സപ്താഹം നടത്തിയിട്ട് എല്ലായിടവും അമ്മമാരാണ് അത് വാങ്ങിച്ചുകൊണ്ടുവന്ന് സമർപ്പിക്കുക. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലഡു, ജിലേബി, മിഠായി, വരുന്ന ആളുകൾക്കെല്ലാം മിഠായി. ആരും ബോധം കെട്ടൊന്നും വീഴണ്ട, കുറേശ്ശേ അവ പിശുക്കുള്ളവരാണ്. ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടെ എത്ര ആളുകൾ വരുന്നോ അത്ര ആളുകൾക്ക് ഇത് കൊടുക്കത്തക്ക രീതി കൊണ്ടുവരണം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഗുരുദേവൻ കരുനാഗപ്പള്ളിയിലെ ഒരു സ്ത്രീ വായു രോഗം, ശ്വാസം മുട്ടൽ വന്നിട്ട് ആ സ്ത്രീ ഗുരുദേവൻ ഒരു വില പഴം കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് നേർന്നു. നേർന്നു കഴിഞ്ഞപ്പം പഴമൊക്കെ ഇങ്ങനെ പഴുത്തു വന്ന് ഇവരുടെ വായു രോഗവും മാറി, ശ്വാസം മുട്ടലും മാറി. മാറിക്കഴിഞ്ഞപ്പം ഭർത്താവ് വെച്ചിട്ട് പിശുക്കനാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഓ ഗുരുദേവൻ ഒന്നോ രണ്ടോ പഴം കഴിക്കും, എന്തിനാ ഈ ഒരു കൊല കൊണ്ടുകൂടും, ബാക്കി നമുക്ക് വിൽക്കാമെന്ന് പറഞ്ഞു. ഒരുവിധം ഭാര്യ നിർബന്ധിച്ചാണ് ഈ കൊലയും കൊണ്ടുവന്നൊന്ന് ശിവഗിരിയിലേക്ക് വന്നത്. എന്താ കാര്യം, കൊടുക്കാൻ രണ്ട് പഴം കൊണ്ടുപോയാൽ മതിയെന്നും പറഞ്ഞായിരുന്നു ഇദ്ദേഹത്തിന്റെ വാശ. കൊല കൊണ്ടുവന്ന് സമർപ്പിച്ചപ്പോ ഗുരു പറഞ്ഞു, നമുക്ക് രണ്ട് കാവ് വെച്ചിട്ട് ബാക്കി എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. മനസ്സിലായ, പിശുക്ക് കാണിക്കരുത് ഗുരുദേവന്റെ മുമ്പിൽ. അത്ര പിശുക്ക് കാണിച്ച് അത് ദോഷം ചെയ്യും. അതുകൊണ്ട് എത്ര കൊണ്ടുവരാവോ അത്രയും, ഒരു ലോഡായാലും പ്രശ്നമില്ല, നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. അത്രയൊന്നും വേണ്ട, ഏകദേശത്തെ ആളുകളുടെ എണ്ണം നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ വരുന്ന ആളുകൾ നാളെയാകുമ്പോൾ ഒരു നിറഞ്ഞ സദസ് പ്രതീക്ഷിക്കാം. എന്തോ കൂടുതലും പേര് ആ പറഞ്ഞ ആൾക്ക് കൊടുക്കേണ്ടാവുള്ളൂ. ഇപ്പൊ ഒരാള് ഇതിനകത്ത് ഈ അസുഖക്കാരനാണെന്ന് മനസ്സിലായി. ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഇതേവരെ, അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചോളാം. അപ്പൊ എന്തായാലും ലഡു വിതരണവും ജിലേബി വിതരണവും ഈ ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് അത് നിങ്ങളുടെ ശിരസിൽ വെക്കുകയാണ്. പിന്നെ കൃഷ്ണ വിഗ്രഹം ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതൊന്ന് കൊണ്ട് തന്നാൽ വലിയ, രുക്മിണി ഉണ്ടെങ്കിൽ രുക്മിണിയും കൊണ്ടുവരാം. വീട്ടുകളിൽ സാധാരണ ഉണ്ടാകാറുണ്ട് ഇല്ലേ? ഇല്ല, ചെറുത് മതി. നമുക്കിവിടെ ചെറിയതായിട്ട്, ഇവിടെ നമ്മളെല്ലാം ഗുരുവിലാണ് സങ്കല്പം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ താല്പര്യമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞങ്ങളിത് നിർബന്ധിക്കാറില്ല. ചില സ്ഥലത്ത് 10-200 കൃഷ്ണന്മാരെ ഒരുക്കി കൊണ്ടുവരാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് താല്പര്യമുള്ള പോലെ ഇത് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നാളെ ഇന്ന് വൈകിട്ടോ നാളെ അതി രാവിലെ ഇവിടെ എത്തിച്ചേർന്നു. ലഡുവൊക്കെ നാളെ കൊണ്ടുവന്നാൽ മതി.
വരിക തവോ ശുഭമതു ചിന്തിച്ചു വാഴുക ശ്രീ ശിവലിംഗദാസനായി, പുതുമയോടും ജനമങ്ങേറ്റം പുകട്ടിടും സന്യാസ ദീക്ഷയും കലുഷതകളും അകലുവതിനായിട്ടു കാഷായമാം വാസസ്തുമേറ്റം പവിത്രമായി നൽകിനാൻ. ശിവനുടെ ആലയം തന്നിലെ കാര്യങ്ങളൊക്കെയും അങ്ങേറ്റം നടത്തുവാൻ ഏൽപ്പിച്ചു സ്വാമിയും പല ഗുണമതിനു സദാ പാത്രമായുള്ളോരു വൈരവൻ ശാന്തിയെ ഏൽപ്പിച്ചു പൂജാധികാര്യങ്ങൾ അമലഗുണഗണ നിലയൻ അഖില ഗുരുദേവനെ ആദരവോടെ ജനം വാഴ്ത്തിയിടിനാൻ. അവിലും അവിലൂടെയ തിരുവടികൾ പലദിശി നടന്നഹോ പാരതിൽ ഭക്തർക്കഭീഷ്ടം വളർത്തവേ ഒരു ദിനമതായ അരീക്കര എന്നുള്ള സ്ഥലമതിലെത്തി ഗുരുദേവനെന്നുള്ള വിവരമതറിഞ്ഞാശു ധാരാളമായി ജനം വിനയം മുഴുവന്നു വണങ്ങി നിന്നിട്ടു ഗുരുവിനുടെ സന്നിധവും മഹിതതര കിരണമതിൽ അതീവ തൂകിയിടുന്ന നല്ല വിളക്കൊന്നു കത്തി ജ്വലിക്കുന്നിതന്തികെ അരികിലതി വിനയമുള്ളു പലരും ഒരുപോലെ താനാദരഭാവമിയെന്നു നിൽക്കുന്നു. അതുപൊഴുതിൽ ഒരുവരും ഉരിയാടുന്നതില്ല തമ്മിൽ, അത്രയും ഭക്തരായി നിൽക്കുന്നു സർവരും. അവിടമൊരു മഹിതതര ഭൂതാൻ എന്നുള്ള ചിന്തയാർക്കുമേ കാണാം. സ്വച്ഛമാണ് സ്ഥലമെന്ന് അരമതിലധിക അതിഹിത വിമലതര വിഗ്രഹം ചമ്രം പണിഞ്ഞിരിക്കുന്ന ഗുരുവിന്റെ എതിരെ അതിസൂക്ഷ്മതയോടും അരികിൽ ഉളി ചിന്നുന്ന ചാരുവാം പൂന്തിങ്കൾ പോൽ മിന്നും ദീപവും കരുണയതി മധുരതരം അഴകിനോട് ചേർക്കുമ കണ്ണുകളോടിച്ച പുണ്യവാരാനിധി. ഉടനെ അവിടെ അകലെയൊരു ഉളിയുടെ ചുവട്ടിലായി ആരാണു നിൽപ്പതെന്നൻ പാർന്നു ചൊല്ലിനാൻ. പുലയരവർ നീണ്ടലുള്ളോരു ജാതി താരാകയാലങ്ങവർ മാറി നിൽക്കേണമോ എന്നു താനുമേ വിമലൻ ചൊന്നതിനുത്തരം ഓതിനാൻ. അരവരവിടെയായി വചനമിതു പറയും അളവഞ്ചസാ പുലയരുടെ പുലകളഥ. ഓയിലയോ ഇത്ര നാളും പുഞ്ചിരി പൂണ്ട ഗുരുമോ തേടിനാൻ. അരികിലിഹ വരുവതിൻ അവരോടുര ചെയ്യുക നിങ്ങൾ ഇല്ല പുലയെന്നറിഞ്ഞിടണം. മുദാമനുജകുലമഖിലമൊരു വലിയ ജനസഞ്ചയം മാനവനുള്ളതും അജാതിയുമൊന്നുതാൻ. കരചരണവദനമിവ സകലതും ഒരേ വിധം കാണില്ല വ്യത്യാസമൊന്നും. ഒരിക്കലും പകൽ മുഴുവൻ അഴകിനോട് പണി വലതു ചെയ്യുകയാൽ വെയിലേറ്റു ദേഹം കറുക്കാം ചിലർക്കഹോ. മനതളിൽ അവർക്കറിയൂ കുറവത് വന്നീടിനാൻ വിജ്ഞരായി തീരുന്നതില്ല ഒരിക്കലും അതികരുണയ. അനിശമ്മിനീവരിൽ ഉളവാകണം ആർദ്രത സാധുക്കളിൽ തോന്നിയിടണമേ. ഇനിയും ഇവർ മമ നികടെ ഇപ്പോൾ വന്നുവെന്നായിലോ. ഇനിയും വിലക്കുന്നതാരുതാനുമേ. മധുരതര വചനമതു വിനയമുടുകേട്ടുടൻ കൽപ്പന പോലെ എന്നോതിനാർ സർവരും. കുളിർമതിയുമതു പൊഴുതിൽ അമൃതകിരണം പൊഴിച്ച അൻപോടുയർന്നു തൂ തുടങ്ങി. ഉറേശയായി ഉദയഗിരി തവളമയ കാന്തിയിൽ ആട്ടിയങ്ങനെ ഊനമ്പിനാ പൂനിലാ ഒഴുക്കുന്നിത വിമല ഗുണമിയലും ഒരു ഹൃദയന ഹൃദയ സിന്ധുവിൽ കല്ലോരമേറ്റം ഉയർത്തി നിന്നിടുന്നു പുലയരവരൊരിടെ. ഗുരുനികടമതിലഞ്ചസാ സമ്പൂർണ്ണ മോദേനയെത്തി വന്ദിച്ചിത്. അവരിലൊരു വയ്യനേതാൻ വിളിച്ചക്ഷണം പരമ ഗുരുമന്ദസ്മിദാസ്യനായിട്ടു ചൊല്ലിനാൻ. അനവരതമധികതര ശുചിയുൾവസിക്കണം, ആകുന്ന പോലെ പണിയും നടത്തണം. അറിവധികമേലുവാൻ അനവരതം യജ്ഞിക്കണം, ആവതുപോലെ പഠിക്കണം നൽവിധം. സവസഹജരവരോടിതു നല്ല പോലെയോ തീടണം, ആവതുപോൽ സഹായമവർ കേകണം. കൗതുകമോടത പിന്നെയും ചൊന്നാൻ ഗുരുദേവനിന്ദിനിയും താവകനാമമെന്താണെന്നറിയണം. അങ്ങു സമയം മധുലഗുണനിധിയോടവനോടോതിനാൻ. കുഞ്ഞനെന്നാണെന്റെ പേരും ഗുരുവര. നലയില്ലിയലും അമലപദമിവരുടെ ആ പേരിനും ചേരുകയില്ലയോ പേരിനും തീണ്ടലോ. അറിയണമതെല്ലാരുമിന്നു മുതൽക്കിവനുടെ നാമവും കുമാരനെന്നാക്കി. നാമിപ്പോഴേ മമ നികടം ഇവരുടനെ ഭോജനം ക്ഷണം നൽകണം. സാധുബാലൻ വൻ വിശപ്പാൽ വലയുന്നു അരുളിയ ഗുരുകീർ ഗുരുകിരം കേട്ടുടൻ അപ്പോഴേ നൽകിയാരങ്ങൊരുവൻ താൻ ക്ഷണം ഭക്ഷണം ബാലന്നു കേമമായി തിരുവടിയതായുള്ള ഗുരുവരനും. അന്നേരം അവനരിയിലിരുന്ന ആഹാരം കഴിച്ചത് പരിത ജന സഹചരോടു ജനതീദേവിധം പാലിക്ക വേണമെന്നോതി ഒരു താനും. ഒരു പുലയനെവിടെ ഗുരുനികടമതിലാഹാരമാശു തിരുമുമ്പിൽ വച്ചു നിൽക്കുന്നിതേ. അകലെ അതിപരുഷമുളും ആട്ടിവിട്ടിയിടുന്നത് കണ്ടവനെ അരികിൽ വിളിച്ചാശു ഗുരുതാനും.
അരികിൽ അവരൊരു വിധമണയുകിൽ തീണ്ടലെന്നോർത്തു കുളിക്കുന്നവർ കാണിയത്താനിന്നിതാ തരുണതര ഹൃദയനും മുഷ്ടമായി ഭോജ്യം കഴിക്കുന്നു പരവശതകളെല്ലാം കളഞ്ഞിട്ട് പാരിൽ പുലരണം സർവരും സോദരത്തേനാദാനിനിമേൽ ഇരിവചനമിനിമ ഇനിമയോടു ചൊല്ലി കിളിമകളും ആനന്ദമാർന്നങ്ങു വാണിതത്യദ്ഭുതമായി സർവത്ര ഗുരുദേവനോ സങ്കീർത്തനം ഓം ശ്രീ മഹാഗുരവേ നമഃ. അത്ഭുത പ്രവൃത്തികൾ. കഥകൾ ഇത് കേട്ടു ചൊന്നു ഞാനും അങ്ങാതരവോടെ കിളിയോടു വിനീതനായി. അങ്ങനെ താനും അറിയണമെനിക്കു വിസ്തരിച്ചൊക്കെ ആനന്ദമൂർത്തി ഗുരുവിന്നത്ഭുത സിദ്ധികളൊക്കെയും ഇതികഥിത മഴകിനോട് കേട്ടിട്ടത് നേരമാനന്ദവാരിയിൽ മുഴുകി തത്തയും ഓതി പെരുമ പെരുതായുള്ള ഗുരുവിന്റെ പെരുമയതയാളുള്ള അത്ഭുത സിദ്ധി തൻ വൃത്താന്തമൊക്കെയും കഥയതു തന്നെയായി പറയുമിഹസാദരമായി പരവചതകൾ മാറ്റിയേറെ മോദാന്വിതം പറയുവാനഹം ഭവാൻ നന്നായി കുറിക്കുക. അനുഭവം അറിയും പരിചയവുമുള്ളതായി അല്പാൽപമായിട്ടു ചൊല്ലുന്നു ഞാനിതാ അധികതര കഥനം. അതു ബ്രഹ്മരക്ഷത്തിനാലേറ്റം വലഞ്ഞു കരഞ്ഞൂരു തരുണീത ഇരുപത് വർഷത്തിൻ മുന്നമേ കഷ്ടത തുടരുന്നു താൻ ഘോരമായുള്ള അനുഭവവുമായി വന്നു പലതരമതായുള്ള കർമ്മങ്ങൾ ചെയ്യിച്ചതെന്നാലുമേ ആ മഹാബാധ നീങ്ങിയിടുന്നതുമില്ല. നടകളിലും അധികതര കർമ്മം നടത്തിച്ചു മുന്നം ഒരു ഫലവും അതിന്നു താൻ കണ്ടില്ല. ഇതരമതൊതുമൊഴിയും മൊഴിവു പലരും പലതും ചെയ്തു വാരാതെ പള്ളികൾ നീളെ നടന്നിത് ഏതു വിധമതായിട്ടു വാതയകറ്റുവാനായുള്ള കർമ്മങ്ങളങ്ങനെ മതയതിവർ ചെയ്തവയറ്റം അതിലെന്നല്ല പലതും അത് വർദ്ധിച്ചു രോഗമതി ഒരുവിധവും അതിനിക മാറുകയില്ലെന്നോർത്ത് ദുഃഖിച്ചു വശായി ബന്ധുജനങ്ങളും ഒക്കവേ. അതു സമയമാണു ഗുരുവന്നത അരീക്കര കഥന കഥ ചൊല്ലുവാൻ ബന്ധുക്കൾ രോഗിയോടും കൂടി വന്നെത്തി ഗുരുദേവനന്തികെ. അതുമുടനെ അമിതമതി തിരുവടി മഹാഗുരുവാരാഞ്ഞു രോഗി തൻ കാര്യങ്ങളൊക്കെയും സവിതമതിലൊരു ചെറിയ കാഴ്ച വെച്ചേ വരുമതാദരവോടെ തിരുമുമ്പിൽ നിന്നിതു ദിനകരനും അതുപൊഴുതു ഏറ്റം ദീക്ഷനായത്രയും ഊർജിതമൂഷ്മാവുമേറ്റം വളർന്നിത് ഇതു സമയമധികതര വിരുതുടനബാധയും ആടാൻ തുടർന്നിതു പാട്ടും തകൃതിയായി ജടുദിവഹുകുതകമോടും അന്തണ സ്ത്രീകൾ പോലെ അങ്ങേറ്റം വിശേഷമായങ്ങു നിന്നിടുന്നു സരസതരം മുഴു പടൂ പടുവതച്ചുടുത്തിയിടിയാൻമുകൾ മേൽമുണ്ടുകെട്ടി മുലക്കച്ചയായിട്ട് അധികതര വിരുതുടയ സംഭാഷണങ്ങളാണവർ ഭീതിയും വേറെയേ വേറെയായെന്നോർക്കണം ക്ഷണം. അതിനിടയിൽ അവൾക്കു വന്നു ഭവിച്ചുള്ളതാം കഷ്ടത കരുണാലയനം സ്വാമി കേൾക്കുന്നിത് ഗുരുവര കരുണാനിധേ അറിയേണമിതെന്നുടെ സങ്കടമൊക്കെയും കേട്ടിട്ടു തീർത്തിയിടണം. ഇവളധിക ദുരിതമനുഭവിച്ചിടുന്ന ബ്രാഹ്മണകന്യകയാകുന്നു സദ്ഗുരോ കേട്ടാലും അതിനു പദ സംശയം വേണ്ട പോപ്പേർ ചൊല്ലിയിടാം ലക്ഷ്മി എന്നാകുന്നിതെന്നുടെ പ്രായം പതിനൊന്നുതാൻ കരുണയുടെ കടലരിയ വാമുനിയെ കാൺകയാലില്ലിനി ദുഃഖമിരിക്കുന്നുറച്ചിതു ഇവർ പലവിധമായുള്ള മാന്ത്രിക കർമ്മങ്ങളെന്നിലേൽപ്പിച്ചിതു മമ സങ്കടം വർദ്ധിച്ചിതു പരവശതകൾ പലവിധമണഞ്ഞു തന്നിരിക്കും ഗുരു പാരം പല പള്ളികളിലേറ്റി എന്നെ പലവിധമതായുള്ള
സാഹസം ചെയ്തിവർ പാത്താലുമേ പാവനാത്മാവേ നീ ഇനി എന്തു വേണ്ടതും വെറുതെ ബഹുവിനകൾ ചെയ്യുന്നതെന്തിനിവർകൾ സാധുവായുള്ള തരുണിയോടിത്തരം ഗുരുവരനും അതുപൊഴുതു ചോദിച്ചു മോദമായി തന്നെ ഒഴിവതിന് സമ്മതിയും സമ്മതമിപ്പോഴേയുണ്ടെങ്കിൽ ആർക്കും വിനയാകാതെ താൻ ഗമിക്കുന്നതാണ് ഉത്തമം. തവകരമതിനാൽ ഒരു തുള്ളി വെള്ളമെങ്കിലും മുന്നമേ കിട്ടിയാൽ പോയിടാം. ഞാനിവിടുന്ന് ഗുരുവധു ശ്രവിച്ചിട്ട് ഒരുവനോടു ചൊന്നാൻ സപതി പഞ്ചാര നൽകുകെന്നിരി കരുണയോടും അവനും അതു കരതലമതിലാക്കിയിട്ടു തീട്ടുമ്പോൾ തരുണിയൂരയ്ക്കുന്നു വേണ്ട വേണ്ടിന്നു അറിയണം ഇതെല്ലാവരും. ഞാനും അർത്ഥിച്ചതു ഗുരുവുടയതൽക്കരൽ നൽകണം എന്നതാണു താനും മഹിനമതി കരുണയാ നൽകുന്നതേറ്റു ഞാനാമോദമായി ഗമിക്കാം അതേ പറഞ്ഞിട്ടുള്ളു. ഇതം അവളുടനുരചെയ്തർത്ഥിച്ചു ഗുരുവിനോടായി തന്നെ തിരുവടിയും അതുപൊഴുതെന്നേ തൃക്കരാൽ അമൃതതര പഞ്ചാരവാരി നൽകിയിടിനധികതര ഭക്തിയോടുമായത് വാങ്ങിട്ടങ്ങ് ആനന്ദമോടെ പൂജിച്ചു സുഹൃതിയാമവൾ. ഗുരുവരപാദം വന്ദിച്ചുപോയതു അതിനുപരി രോഗവും തീർന്നവൾ സുഖമുടുവസിച്ച് വന്നില്ല പിന്നെയാ രോഗമവൾക്കുമേ. അതു കഴികെ ഗുരുമതമോദമോടെ നടന്നങ്ങ് ആനന്ദഭൂതേശ്വരം ലക്ഷ്യമായിട്ട് യാത്ര തന്മധ്യേ ചിലർ ക്ഷണിച്ചിട്ടു കരേരിയാദ്യമായി. ഓം ശ്രീ മഹാഗുരവേ.
സർവേ വിശൂദ്രക്കലുജന്മനാദി പുരസ്വധന്മേ ദ്വിജതാംബ്രയാന്തി ദ്വിജാച്ച ശൂദ്രത്വമഹോ വ്രജന്തി വിഹായ ധന്മാനിധി ശാസ്ത്രവാദം. എല്ലാവരും ശൂദ്രന്മാരാകുന്നു എന്ന് പ്രസിദ്ധമാണ്. ശൂദ്രം ആദ്രവതി ഇതി ശൂദ്ര എന്ന് ശങ്കരാചാര്യസ്വാമി ബൃഹദാരണ്യ ഉപനിഷത്തിനകത്ത് പറയുന്നുണ്ട്. ശൂദ്ര എന്ന് പറഞ്ഞ ദുഃഖം, ദുഃഖത്തിന്റെ പുറകെ പോകുന്നവരെ ശൂദ്രൻ എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ദുഃഖമുണ്ടോ? ദുഃഖത്തിന്റെ പുറകെ പോവോ? അതുകൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാകുന്നു എന്ന് പ്രസിദ്ധമാണ്. അജ്ഞന്മാർ, മൂഢന്മാർ, സംസ്കാരശൂന്യന്മാർ എന്നീ അർത്ഥത്തിലെല്ലാം മനുഷ്യർ ജനനകാലത്ത് ശൂദ്രന്മാരായിട്ടാണ് ഇരിക്കുന്നത്. പിന്നീട് സ്വധർമ്മേഹി, സാധാരണങ്ങളും അസാധാരണങ്ങളുമായിരിക്കുന്ന ധർമ്മങ്ങളെക്കൊണ്ട് ദ്വിജതാം പ്രയാന്തി, ദ്വിജന്മാരെന്ന നിലയെ പ്രാപിക്കുന്നു. അനിഷ്ടയങ്ങളായ സ്വധർമ്മങ്ങളെ കൈവിടുന്നത് നിമിത്തം കഷ്ടകരമായ നിലയിൽ ശൂദ്രന്മാരായി തീരുന്നെന്ന് ധർമ്മശാസ്ത്രങ്ങൾ ഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ദുഃഖത്തിന്റെ പുറകെ പോകുന്നവരെല്ലാം ശൂദ്രന്മാരാണ്. അപ്പൊ ദുഃഖത്തിന്റെ പുറകെ പോകാണ്ടിരിക്കുക എന്നുള്ളതാണ് ശൂദ്രനാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇത്. അപ്പൊ ജാതീയത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥവും കൂടി ഇവിടെ നിർണയിച്ച് പറയുകയാണ്.
േയാസുകുറുവന്തിമധുമൈഥുനാദിയാസുപോതാൻ ജനയന്തി നിത്യം ഏർവാ സഹകാര വികാരുണോയേ സമാന സാമാനയുധീതേ. ഏതേത് ജീവികളായ പുരുഷന്മാർ, ഏതേത് സ്ത്രീകളിൽ മാറ്റം കൂടാതെ മൈഥുനം തുടങ്ങിയ വ്യാപാരങ്ങൾ കൈക്കൊള്ളുന്നുവോ, ഏതേത് പുരുഷന്മാർ ഏതേ സ്ത്രീകൾ കൂടി കുട്ടികളുണ്ടാകുന്നുവോ, ഏതേത് പുരുഷന്മാർ ഏതേത് പുരുഷന്മാരോടുകൂടി ആഹാരം കഴിച്ചും സഹവസിക്കുന്നുവോ, അതാത് പുരുഷന്മാരും അതാത് സ്ത്രീകളും ഒരേ ജാതിയിൽപ്പെട്ടവരാണെന്നാണ് ലോകസമ്മതം.
യജ്ഞോപവീതാദിജിന്നജാതം തിജസ്യ കിം ജന്മമുച്യതാംഭോ കിമക്ഷരം വാ സ്വയമേവ ഗച്ഛിത് ദ്വിജോത്ര ഗൃണാദി വിനാശ ശിക്ഷാം.
ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും എന്നിങ്ങനെ പൂണുനൂല്, ശിഖ തുടങ്ങിയ ജാതിഭേദ സൂചകങ്ങളായ അടയാളങ്ങളും ജനിക്കുമ്പോൾ കൂടിയ കൂടെ ഉള്ളതാണോ? ജനിക്കുമ്പോൾ ആരെങ്കിലും പൂണുരുട്ടി ജനിക്കാറുണ്ടോ? ഇല്ല. കശ്ചിദ്ജാഹ, ഏതെങ്കിലും ഒരു ദ്വിജൻ പഠിപ്പിക്കൽ കൂടാതെ സ്വയം അക്ഷരം ഗൃഹാതിക, തനിയെ ഒരക്ഷരമെങ്കിലും ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഭോ വിദ്വാൻ, ആ വിദ്വാൻ അവിടുന്ന് ഈ ചോദ്യങ്ങൾക്ക് ആലോചിച്ചുത്തരം പറഞ്ഞാലും. സർവേ നരജന്മജരാമൃതീനാം വിധേയതാം യാന്തി നിനാവിശേഷം ശിക്ഷാവിശേഷസ്ഥനുദേ വിശേഷം ബുദ്ധിർനരസേരി സദാ മതം തത്. എല്ലാ മനുഷ്യരും ഒരുപോലെ ജന്മജരാമരണങ്ങൾക്ക് വിധേയരായിത്തീരുന്നു. ജനിച്ചാൽ വളർന്ന് വാർദ്ധക്യം പൂണ്ട് മരിക്കുക എന്നുള്ളൊരു സ്വഭാവക്രമം വിട്ട് എല്ലാ ക്രമത്തെയും കൈക്കൊള്ളുന്നതാണ് നമ്മുടെ ശരീരം. യൗവനം കൗമാരം, യൗവനം വാർദ്ധക്യം. കൗമാരത്തിലെ ശരീരമല്ല യൗവനത്തിൽ, യൗവനത്തിലല്ല വാർദ്ധക്യത്തിൽ. വാർദ്ധക്യത്തിലാകുമ്പോൾ കണ്ണാടിയെ നോക്കാനേ നമുക്ക് തോന്നിക്കില്ല. വാർദ്ധക്യത്തിലാകുമ്പോൾ വീട്ടിൽ കണ്ണാടിയുടെ ആവശ്യമേ ഇല്ല. യഥാർത്ഥത്തിൽ ആ സമയത്ത് പിന്നെ കാവ്യവസ്ത്രം ഉടുത്തോണം. സ്വയം വീട്ടിലിരുന്ന് കാവ്യവസ്ത്രം ഉടുത്തോണ്ടിരിക്കാം, കാര്യം കണ്ണാടിയെ നോക്കണ്ട, ശരീരത്തിനൊന്നും വേണ്ട, വാർദ്ധക്യമായി കഴിഞ്ഞു. ജരാനരകളൊക്കെ ബാധിച്ച് ശരീരത്തിനോട് തന്നെ നമുക്ക് തന്നെ ഒരു വെറുപ്പ് വരുന്ന ഒരു സമയം. മതംഗപുത്രി തനുജോ മുനീന്ദ്ര പരാശരോ ബ്രാഹ്മണ മുഖേവ കാളീച്ച കൈവർത്തവദേസ്തനൂജസ്തദേസ്തവേദസ്യനിധിന്ദ്ര. ബംഗാളികളുടെ ഇടയ്ക്കൊരു ചൊല്ലുണ്ട്, പരാനം ദുർലഭം ലോകെ ശരീരാണി പുനഃപുന. ഈ ബംഗാളികളിടയ്ക്ക് പറയുന്നതാണ്. ഒരിക്കലൊരു വൃദ്ധനായ ഒരാൾ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ഒരുപാട് അസുഖങ്ങളുണ്ട്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പൊ ഇയാളിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ മകൻ പറഞ്ഞു, അടുത്ത വീട്ടിൽ അടിയന്തരമാണ്. ഈ അടിയന്തരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം, പാലും മറ്റുള്ളതും ഒക്കെ കിട്ടും, പായസങ്ങൾ രണ്ടു മൂന്നാല് പായസങ്ങളും ഉണ്ടാവും. അപ്പൊ അടുത്ത വീട്ടിൽ അടിയന്തരമാണെന്ന് പറഞ്ഞു. അടിയന്തരമെന്ന് പറഞ്ഞപ്പം ഒരു കാര്യം ചെയ്യാച്ച, അവിടുത്തെ ഭക്ഷണമൊന്നും അങ്ങ് കഴിക്കരുത് എന്ന് പറഞ്ഞു. ഉടനെ മകനോട് അച്ഛൻ പറഞ്ഞ, അപ്പരാനം ദുർലഭം രോഗി, ഞാൻ നേരത്തെ ലഡുവും ജിലേബി അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റുള്ളവർ തരുന്നത് വല്ലപ്പോഴേ തരുള്ളൂ, എന്നും തരാൻ ആർക്കും സാധിക്കില്ല. പരാനം മറ്റുള്ളവരുടെ എണ്ണം ദുർലഭമാണ് ഈ ലോകത്തിൽ. ശരീരാണി പുനഃ ഷുഗറോ പ്രഷറോ കുക്കറോ എന്ത് വേണേലും കൂടട്ടെ, അതൊക്കെ ശരീരം വീണ്ടും വീണ്ടും ഉണ്ടായിക്കോളും. പക്ഷെ എന്താ, ഈ ലോകത്ത് ഏറ്റവും കിട്ടാത്തത് പരാന്നമാണ്, മറ്റുള്ളവർ തരുന്ന എന്താണ് വിശേഷപ്പെട്ട ആതിഥ്യമാണ് ആതിഥ്യം. അതുകൊണ്ട് അതുപോലെ വിദ്വാൻമാര് വസിഷ്ഠപുത്രനായ ശക്തി എന്ന മഹർഷിക്ക് ഒരു പറയിന്റെ പുത്രനിലുണ്ടായ മകനാണ് ആര്, പരാശരൻ എന്ന് പറയുന്ന മഹർഷി. ബ്രാഹ്മണ മുഖ്യൻ തന്നെയാകുന്നു ഒരു മുക്കുവശ്രേഷ്ഠന്റെ മകളായ കാളി എന്ന സ്ത്രീ. മുക്കുവശ്രേഷ്ഠനായ കാളി എന്ന സ്ത്രീക്ക് പരാശരനിൽ വേദവ്യാസനുണ്ടായത് വേദസ്യ നിതിം വിജേന്ദ്രം, വേദങ്ങൾക്ക് ഇരിപ്പിടമായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനെ പ്രസവിച്ചു. ഇതെങ്ങനെയാ ജാതിയിൽ നിർണയിക്കപ്പെടുക? അച്ഛൻ പരാശര മഹാമുനി, അമ്മ മുക്കുവസ്ത്രീ. ഇവിടെ വലിയ വിവാദം ഉണ്ടാക്കിയൊരു വിഷയമാണ് മഹാഭാരതത്തിലെ. ഞങ്ങളൊരു തവണ വടക്കാഞ്ചേരിക്കടുത്ത് മൂളൂർക്കര അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ ഇതുപോലെ ഗീതാജ്ഞാനയജ്ഞത്തിന് ചെന്നു. അവിടെ ഒരാൾക്ക് ഈ ജാതീയതയെ അങ്ങോട്ട് എതിർക്കുന്ന അത്ര ഇഷ്ടമായില്ല. അയാൾ പറഞ്ഞു, പരാശര മഹാമുനി ഗുരുദേവൻ എഴുതിയതെറ്റാ, അച്ഛൻ ബ്രാഹ്മണനായാൽ മകനും ബ്രാഹ്മണനാണ്, അച്ഛൻ ബ്രാഹ്മണനായാൽ മകനും ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ഭാഗവതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോ എന്താണ്, അച്ഛൻ ബ്രാഹ്മണനായ മകനും ബ്രാഹ്മണനാകുമെങ്കിൽ ഈ വേദവ്യാസന് തന്നെ അംബ, അംബ, അംബിക, അംബാലിക മൂന്ന് പേരിലുണ്ടായണല്ലോ, ധൃതരാഷ്ട്രരും പാണ്ഡുവൊക്കെ അല്ലേ. അപ്പം വേദവ്യാസൻ ബ്രാഹ്മണനാണെങ്കിൽ ധൃതരാഷ്ട്രം പാണ്ഡു ആരാകണം? ബ്രാഹ്മണരാകണം. ധൃതരാഷ്ട്രം പാണ്ഡും ബ്രാഹ്മണനായി കഴിഞ്ഞാൽ അർജുനൻ ആരാകണം? ബ്രാഹ്മണനാകണം. അർജുനനെ എവിടെങ്കിലും മഹാഭാരതത്തിൽ ബ്രാഹ്മണൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? ക്ഷത്രിയ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കി നിയമങ്ങൾ അവനവന് വേണ്ടിയിട്ടുണ്ടാക്കുന്നത് പോലെ തോന്നിക്കും. ഒരിക്കലും അർജുനനെ ക്ഷത്രിയെന്നല്ലാതെ ഭഗവാൻ ബ്രാഹ്മണ എന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ അച്ഛൻ ബ്രാഹ്മണനായ മകനും ബ്രാഹ്മണനാകണമെന്ന് ചിലയിടത്ത് നിയമം ചിലയിടത്ത് നിയമം ഇല്ലെന്ന് ഞാനും ചോദിച്ചു. വലിയ വിവാദം കൊണ്ടൊരു വിഷയമായിരുന്നു അന്ന് അവിടെ.
അപ്പൊ അത് എന്തായാലും ഒരു കാര്യം ഉറപ്പ, വളച്ചൊടിച്ച് വ്യാഖ്യാനിച്ച എല്ലാത്തിനെയും മനുഷ്യരുടെ ജീവിതത്തെ കലുഷിതമാക്കുന്ന ഈ വ്യാഖ്യാന കൗശലത്വം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ദോഷമല്ലാണ്ട് യാതൊരു ഗുണങ്ങളും സൃഷ്ടിക്കപ്പെടുന്നില്ല. ഗുരു പറഞ്ഞത് ഈ ആശയത്തിൽ തന്നെയാണ്. പരാശര മഹാമുനിക്ക് മുക്കുവ സ്ത്രീയിലുണ്ടായതാണ് വേദവ്യാസൻ. ആ വേദവ്യാസനല്ലേ വേദത്തെ പകുത്തെഴുതിയിരിക്കുന്നത്? ഇനി യാദവകുല ശ്രേഷ്ഠനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഏറ്റവും ദാനകുലമാണ് യാദവകുലം നോർത്ത് ഇന്ത്യയിലെ. വാൽമീകി എന്ന് പറഞ്ഞാൽ വേട്ടാളന്മാരുടെ കാട്ടാളന്മാരുടെ സമുദായത്തിൽപ്പെട്ടതാണ്. ഇപ്പൊ ഇവിടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അവരെല്ലാം ഉയർന്നവരാകുന്നത് മാനസികമായ ഉയർച്ചയാണ് ഏറ്റവും പ്രധാനം. ശാരീരികമായ ഉയർച്ച കൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ വല്ല പ്രയോജനം ഉണ്ടാവുമോ? മാനസികമായ ഉയർച്ച വന്ന ആളുകളുടെ ഉപദേശങ്ങളും കൃതികളും അവരുടെ മരണാനന്തര ശേഷവും നമ്മൾ അത് വലിയ ഭവ്യതയോടും ഭക്തിയോടും കൂടി പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഏവം സ്ഥിതേ സൗമ്യനതു പ്രഭയതേ ജാതിർനരസ്യ ശ്രുതിരത്രമാനം സ്വാർത്ഥപ്രമർത്തേ കലയോചിതാനി വ്യാഖ്യാനിവേദേഷു ബഹുത്രസന്ധി. ഇപ്രകാരം ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ശൂദ്രരെന്നുള്ള വിഭാഗങ്ങളുടെ നില ഇപ്രകാരം ഇരിക്കുന്നതിനാൽ ഈ ലോകത്ത് മനുഷ്യരിൽ പരസ്പര ഭിന്നങ്ങളായ അനേകം ജാതികളുണ്ട്. വേദമാകട്ടെ അതിന് പ്രമാണമായി തീരുന്നില്ല. ഇന്ന് കാണപ്പെടുന്ന വേദങ്ങളിലെ ആരോ എഴുതിക്കൂട്ടി വളരെ വ്യാഖ്യാന കൗശലം കൊണ്ട് ചെയ്യപ്പെട്ടതാണ് ഈ ജാതി വ്യവസ്ഥിതി എന്നാര് പറഞ്ഞു? ഗുരുദേവൻ പറഞ്ഞു. മീമാംസകേ ദർശിതയേഷദോഷ സുവഷ്ട സംസ്ഥാപന ബദ്ധദീക്ഷേ ജാതേ പ്രഭേദേ പ്രതിപത്തിമന്ത കഥം ദേവി പ്രതിപത്തിമന്ത. സ്വ അഭിപ്രായമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ സന്നദ്ധരായി ശബ്ദപൂർവം പ്രവർത്തിക്കുന്നവരായ വേദവാക്യാർത്ഥങ്ങളെ വേദത്തിലെ വാക്യങ്ങളെ നിർണയിക്കുന്നതിനുള്ള വിചാരശാസ്ത്രങ്ങളാകുന്ന മീമാംസകളിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകൾ സ്വാർത്ഥതാൽപരന്മാരായ ആളുകളുടെ സ്വ അഭിപ്രായങ്ങളെ സപ്രമാണങ്ങളെന്ന് വരുത്തുവാൻ ചില വാക്യങ്ങൾ രചിച്ച് വേദങ്ങളിൽ അവിടെ ചേർത്തിട്ടുണ്ട്. ഇത് വലിയൊരു ദോഷമാണ്. ഗ്രന്ഥങ്ങളിൽ എടുത്തു കാട്ടിയിട്ടുമുണ്ട് ബ്രാഹ്മണ ക്ഷത്രി വൈശ്യ ശൂദ്രൻ എന്നുള്ള അവാന്തര ഭേദങ്ങൾ. മനുഷ്യവർഗസ്യ ബഹുപ്രകാര വിവത്കര സൗഖ്യകര കഠോര പുരാവിവിദ്വദ്ധിരയം മഗത്തി ജാതിർപ്രഭേദേ സദതാ നിരസ്താം. ഭയങ്കരവും ദുർവവും മനുഷ്യവർഗത്തിന് ബഹുപ്രകാരത്തിൽ ഉച്ചനീത്ത ബുദ്ധി, മാത്സര്യം, പരസ്പര വിദ്വേഷം, അനീയമത്യം, ദൗർബല്യം, പാരതന്ത്ര്യം, ദാരിദ്ര്യം തുടങ്ങിയ പല ആപത്തുകളും ഉണ്ടാക്കുന്നതായ ഈ ജാതിഭേദം മഹാത്മാക്കളും സർവജ്ഞന്മാരുമായിരിക്കുന്ന ഗൗതമ ബുദ്ധൻ തുടങ്ങിയവരാൽ ആ കാലത്ത് ഭാരതത്തിൽ നിന്നിരുന്ന വർണ്ണവ്യവസ്ഥയെ അല്ലെങ്കിൽ ജാതിവ്യവസ്ഥയെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയിട്ട് എതിർത്തിട്ടില്ലേ? സമസ്ത സൗഭാഗ്യ കൃപാനിധീനാം സമസ്ത സൗഭാഗ്യജുഷാം നരാണാം തദസ്തി ദേവാസ സുഖം ചിരേണ തദീയ വക്തോജസി ഭസമാനേ. ഗൗതമുത്തൻ തുടങ്ങിയ മഹാത്മാക്കളുടെ ഉപദേശവചനങ്ങളാകുന്ന തേജസ് പ്രകാശിപ്പിക്കുന്ന കൊണ്ടിരുന്ന കാലത്ത് തഥാ അന്ന് സമത്വം, സാഹോദര്യം, ദയ എന്നീ ഗുണങ്ങൾക്ക് ഇരിപ്പിടങ്ങളായിട്ടുള്ളതും ആരോഗ്യം, ആയുസ്, സമ്പൽ സമൃദ്ധി, ഇഷ്ടജന സഹവാസം, ശത്രുബാധ തുടങ്ങിയിരിക്കുന്ന ഇവയില്ലാത്ത നില തുടങ്ങിയ എല്ലാ സൗഭാഗ്യങ്ങളും കൂടിയ മനുഷ്യരുടെ വളരെ കാലം സസുഖം വസിക്കുകയുണ്ടായില്ലേ? ഇങ്ങനെ ഭേദബുദ്ധി കൊണ്ട് മനുഷ്യർക്ക് ഇന്നത് വേണം, ഇന്നത് വേണ്ട എന്ന് പറയുമ്പോൾ ഈ ഭേദബുദ്ധിയിൽപ്പെട്ട ആളുകൾ തന്നെ വളരെ കാലം ഈ രാജ്യത്ത് ജീവിച്ചിരുന്നില്ലേ? ഇവരുടെ ജീവിതചര്യയെക്കുറിച്ച് ആ എന്തെങ്കിലും ചിന്തിക്കുന്ന മനുഷ്യത്വം ഈ ഭേദബുദ്ധി ഉണ്ടാക്കിയ ആളുകളിൽ ഉണ്ടായിട്ടുണ്ടോ? അഹോനിയാത്യേവ സദാ നിശാസം തമോനുഗച്ഛത്യത താം പ്രഭാം ച മനുഷ്യരക്ഷാംസി വിവന്തി രക്തം സഹോദരാണാം തമസി പ്രവൃദ്ധേ. കാഴ്ചയില്ലാമയും ശൈത്യവും. ഒരായിരം പേര് കണ്ണുകാണാത്തവരാന്ന് വിചാരിക്കുക. അവരെ എല്ലാവരെയും കൂടെ നയിക്കുന്ന ആൾ ഒരു അന്ധനായാൽ എന്തായിരിക്കും സ്ഥിതി? എന്തായിരിക്കും സ്ഥിതി? എല്ലാവരും കൂടെ പടുകുഴി വീഴും. ആയിരം അന്ധന്മാർക്ക് കൂടി ഒരു കണ്ണിന് കാഴ്ചശക്തിയുള്ള ഒരാൾ മതി, എന്തായിരിക്കും അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പറ്റും. എല്ലാ ശാസ്ത്രങ്ങളും എല്ലാം തന്നെ ഈ ജാതി വ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് പ്രതിപാദിക്കുകയാണെങ്കിൽ, ആ ശാസ്ത്രങ്ങളെല്ലാം അന്ധമാണെങ്കിൽ, അതിനേതെങ്കിലും ഒരു കണ്ണുകാഴ്ചക്കാരൻ വന്ന് ആ ശാസ്ത്രത്തിന് നേരായ വെളിച്ചം നൽകുകയാണെങ്കിൽ, അത് മനുഷ്യരാശിയെ മുഴുവൻ കൂറിട്ടിൽ നിന്ന് എന്താ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുകയില്ലേ? ജാതി പ്രഭേദാത്മ കോരദംഷ്ട പ്രസാര്യ സോധര്യ കൃതാംബുജാനി വിധാര്യ കുർവന്തകി രക്തപാനം ലജ്ജാംബിനാം താനി ഭയങ്കരാണി. ഭീകരന്മാരായ മനുഷ്യരസുകൾ രക്ഷസുകൾ, ജാതപ്രഭേദാത്മ കോരദംഷ്ട പ്രസാര്യ, ജാതിഭേദങ്ങളാകുന്ന ഭയങ്കര ദൃഷ്ടങ്ങളെ നീട്ടി എന്തു ചെയ്യുന്ന കൂടപ്പിറവുകളാകുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളെ പിളർന്ന് ലജ്ജ കൂടാതെ തന്നെ രക്തപാനം ചെയ്യുന്നു എന്നുള്ളത് പ്രസിദ്ധമാണ്. ശേഷാം പരീക്ഷാമിവ ഭേദബുദ്ധിരയം കരോത്യവ മഹാവിപത്തിം തഥൈക്യ നാശേന കീർത്തികാസ്മാൻ സഭാരതന്ത്രേ പതിതാം ചചക്രേ. ഈ ജാതിഭേദബുദ്ധിയാകുന്ന പിശാച്, അത് അന്യർക്കെന്ന പോലെ തങ്ങൾക്ക് തന്നെയും വലിയ ആപത്തിനെ ഉണ്ടാക്കുന്നതാകുന്നു. ആ ജാതിഭേദമാകുന്ന പിശാചിനെ തന്നെ മത്സരാദി വഴി ഐക്യം നശിപ്പിച്ച് നമ്മെ വിദേശി ആധിപത്യത്തിന് വിധേയരാക്കുകയും വിദേശീയരുടെ അടിമകളാക്കിയും തീർക്കുകയുണ്ടായി. നമ്മളെ വിദേശീയരുടെ അടിമകളാക്കി തീർത്ത അതാ ഈ ജാതി വ്യവസ്ഥിതിയാണ്. ഈ ജാതി വ്യവസ്ഥിതി കൊണ്ടുണ്ടായ ദോഷവിപത്തുകളാണ് വിദേശീയരുടെ മുമ്പിൽ ഈ ഭേദബുദ്ധി വളർത്തിയതുകൊണ്ട് നമുക്ക് ദോഷം. അതിന് വിദേശീയരെ തന്നെ വിളിക്കണമെന്നില്ല. കാശ്മീരിൽ നടക്കുന്ന പ്രശ്നത്തിന്റെ പശ്ചാത്തലം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ഞാൻ 1999 ഋഷികേശിൽ താമസിക്കുമ്പോഴാണ് വളരെ ഇങ്ങോട്ടുള്ള പത്രത്തിലധികം അത് ന്യൂസായിട്ട് വന്നില്ല. ഒരു ചെറിയ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് അച്ഛനമ്മമാരുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞിന്റെ കഴുത്തറുത്ത് ഭീകരവാദികൾ കൊല്ലുന്ന ദൃശ്യം പുറത്തുവിട്ടത്. അധികം പുറത്തുവിട്ടില്ല ഈ ന്യൂസ്, മൊബൈൽ ഫോൺ വഴി പുറത്തുവിട്ടു. ഒരു ഭീകര അന്തരീക്ഷം, അച്ഛനും അമ്മയും കുഞ്ഞിന് വേണ്ടി കരയുന്നു, ഭീകരവാദികൾ കുഞ്ഞിന്റെ കഴുത്തിന്റെ തല വെട്ടുന്നു. ഇത്രയധികം ഭീകര അന്തരീക്ഷം അവിടെ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ ഈ ജാതി വ്യവസ്ഥിതിയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാര്യം, ഒരു കാലഘട്ടത്തിലെ ബ്രാഹ്മണാധിപത്യം കൊണ്ട് മുറുകിയിരുന്ന കാശ്മീർ പ്രദേശത്ത് മുസ്ലീങ്ങളെ അടിമകളാക്കി വെച്ചു അവർ. ആ അടിമകളായ മുസ്ലീങ്ങൾ പിന്നീട് എന്തു ചെയ്തു? തലപൊക്കി തിരിച്ചു വന്നു, ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പ്രവർത്തിച്ചു. അതാണ് ഇപ്പം കാശ്മീരിൽ നടക്കുന്ന സംഭവം. സനാതനോ ധർമ്മൈവ പ്രശസ്ത പുമർത്ഥേതുന്ന പരോസ്തി ലോക ജാതിപ്രഭേദഗ്രഹണാധിഭൂത സുധാകരോയം ന വിഭാതി കഷ്ടം. വേദങ്ങളെ ആധാരമാക്കി ഋഷിമാര് പ്രകാശിപ്പിച്ചിട്ടുള്ളതും ഗൗതമബുദ്ധൻ തുടങ്ങിയ മഹാത്മാക്കള് സമുദ്ധരിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ളതുമായ സനാതനധർമ്മം എന്ന് പറയുന്ന ഭാരതീയ എന്താണ് ധർമ്മത്തെ, ഭാരതീയ സനാതനധർമ്മത്തെ ശ്രേഷ്ഠമായ മറ്റൊരു പുരുഷാർത്ഥകമായ ധർമ്മം ഇല്ലേയില്ല. അതിലും ശ്രേഷ്ഠമായ മറ്റൊന്നും ഈ ലോകത്തില്ലേയില്ല. ജാതിഭേദമാകുന്ന ഗ്രഹണത്തിന്റെ ബാധ ഏറ്റിട്ട് ഇപ്പോഴത് വേണ്ടവണ്ണം പ്രകാശിക്കുന്നില്ല. ഒറ്റക്കെട്ടായി നിൽക്കേണ്ട മനുഷ്യ സമൂഹം മുഴുവൻ ജാതിയുടെ ഉച്ചനീചത്വ ഭാവം കൊണ്ട് ഇപ്പോഴും വേറിട്ട് നിൽക്കുകയാണ്. കേരളത്തിൽ ഇപ്പോഴും ശക്തമായി കൊണ്ടിരിക്കുകയാണ് ജാതി ചിന്ത. കാര്യം, ഞാൻ നായരാണ്, ഞാൻ ഈഴവനാണ്, ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പറയേണ്ട എല്ലാ വിധത്തിലും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തി പ്രാപിച്ചു വരുന്ന ഒന്നായി ഈ ജാതി ചിന്ത പോയാൽ, തമ്മിൽ തമ്മിൽ കലഹിക്കാനല്ലാണ്ട് മനുഷ്യത്വവും പരസ്പര സ്നേഹവും നമ്മളിടയ്ക്കുണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. സർവേഷു ഭൂതേഷു സമാനഭാവ സർവേശ്വരോ ഭാസദൈത്യനർഹം തത്വം വിജാനാദി നരസേവ വിദ്വാനിധി പ്രോക്തവദീഹി ഗീതാം. സർവോപനിഷത്തിന്റെ സാരഭൂതമായിരിക്കുന്ന മഹാഭാരതത്തിന്റെ ഏകദേശമായ ഭഗവത്ഗീതാ സ്മൃതി ചരാചരാത്മങ്ങളായ എല്ലാ വസ്തുക്കളിലും സർവജഗത്കാരണഭൂതനായ സർവാത്മകനും സർവ സച്ചിദാനന്ദഘനനുമായ ഈശ്വരൻ ഒരേ അളവിൽ പ്രകാശിക്കുന്നു എന്ന സമുന്നതമായ സത്യം ആരറിയുന്നുവോ ആ മനുഷ്യൻ മാത്രമാണ് വിദ്വാനായിട്ട് അറിവുള്ളവനായിട്ട് പ്രസ്താവിച്ചിരിക്കുന്നത്. നിങ്ങൾ പോയിട്ടുണ്ടോ? ഉടുപ്പി ഒരു ക്ഷേത്രമുണ്ട്, ശ്രീകൃഷ്ണ ദ്വൈത മഠം, കേട്ടിട്ടുണ്ടോ? ഉടുപ്പിയിലെ മൂകാംബികയ്ക്ക് അടുത്തുള്ള ആ ക്ഷേത്രത്തിലെ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പ്രധാന കവാടത്തിൽ പോയി എന്നല്ല നമ്മൾ തൊഴേണ്ടത്, പിന്നെ എവിടെയാ? നേരെ ക്ഷേത്രത്തിന്റെ വാതുക്കൽ ഭഗവാന്റെ പൃഷ്ഠഭാഗമാണ്, പുറകുവശം. അതിലുപരിയായിട്ട് ജനലുണ്ടല്ലോ, ക്ഷേത്രത്തിന് ജനൽ പോലെ ഇങ്ങനെ വരച്ചു വെച്ചിരിക്കുന്ന ഭാഗത്തൊരു ചെറിയ ദ്വാരമുണ്ട് ആ പിൻഭാഗത്ത്. ആ ദ്വാരത്തിലൂടെ വേണം കൃഷ്ണ ഭഗവാനെ നമ്മൾ നോക്കാൻ. ഉടുപ്പി ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ക്ഷേത്രം. എന്താ അതിന്റെ കാരണം? ഒരു പാവപ്പെട്ട, ഒരു ജാതിയിൽ ഏറ്റവും താഴ്ന്ന സമുദായത്തിൽപ്പെട്ട ഒരു പരമഭക്തനായ ഒരാള് ശ്രീകൃഷ്ണ ഭജനത്തിന് അവിടെ വന്നു. അങ്ങനെ വന്ന അദ്ദേഹത്തിന് ഈ ക്ഷേത്ര ദർശനത്തിന് വന്ന സമയത്ത് അദ്ദേഹത്തെ ക്ഷേത്രത്തിൽ കയറ്റിയില്ല, ജാതിയിൽ ഉറെ താഴ്ന്ന ആളാന്ന് പറഞ്ഞു. അങ്ങ് വളരെ ദൂരത്ത് നിന്നാണ് തൊഴുതത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്ത്? മുന്നിൽ നിന്നിരുന്ന ഭഗവാൻ തിരിഞ്ഞിരുന്നു കൊടുത്തിട്ട് നീ എന്നെ പിൻവശത്തൂടെ കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പോഴും ആ വിഗ്രഹം പിൻവശത്തേക്ക് തിരിഞ്ഞിരിക്കുക കൃഷ്ണ ഭഗവാൻ. മനസ്സിലായി? അത്രയ്ക്ക് വളരെ പ്രസിദ്ധമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ മഠം. അപ്പൊ സർവ എല്ലാ ഭൂതങ്ങളിലും സമാനഭാവമുള്ള, ആരെയും വേർതിരിക്കാത്ത, എല്ലാവരിലും തുല്യഭാവനയുള്ള ഭഗവാനെ പോലും എന്ത് ചെയ്യുന്നു? ജാതിയേക്കകത്ത് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു. തജ്ജാതിവേദം വരികൽപ്പേ ഞാൻ നിന്ദന്തിദേശ്വര നിന്ദിതാര സർവേശ്വരം നിന്ദതിയോ നരസ വിജ്ഞാ വിജ്ഞരോ വിപാവാം ബുധിനോ നിമഗ്ന. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അന്യരെയും മറ്റുള്ളവരെയും നിന്ദിക്കുന്നതായ ഈശ്വരനെ നിന്ദിക്കുന്നവരായി തീരുമെന്നത് പ്രസിദ്ധമാണ്. പരസ്പരം നിന്ദിച്ചാൽ ഏത് മനുഷ്യൻ സർവേശ്വരനെ നിന്ദിക്കുന്നോ അവൻ പണ്ഡിതനായാലും ശരി, മറുകരിയില്ല, പാവസമുദ്രത്തിൽ മുങ്ങുന്നവനായി തീരുന്നു. ഈ അടുത്ത കാലത്ത് ചില ആളുകളുടെ കണ്ടുപിടുത്തമുണ്ട്, വലിയ വലിയ ആചാര്യന്മാരായിട്ടിരിക്കുന്ന ചിലരുടെ കണ്ടുപിടുത്തം എന്താ? ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചിട്ടേ ഇല്ല. അവരും കാവ്യ വസ്ത്രത്തിന്റെ പ്രതീകങ്ങളാണ്. ഭഗവാൻ ജനിച്ചിട്ടേയില്ല. അവര് ജനിച്ചിട്ടുണ്ട്, ആര് ജനിച്ചിട്ടില്ല? എന്തായാലും അവരുടെ അസ്തിത്വത്തെ അവര് നിഷേധിക്കുന്നില്ല. അത് തന്നൊരു വലിയ ഭാഗ്യം. ഞാൻ അതൊന്നും അറിയാണ്ട് കൊല്ലത്തൊരു പരിപാടിക്ക് വന്നു. പരിപാടിക്ക് വന്നപ്പോ ഈ പറയുന്ന വ്യക്തി അവിടെ വന്ന് പ്രസംഗിച്ചിട്ട് പോയി ശ്രീകൃഷ്ണൻ ജനിച്ചിട്ടേയില്ല. അത് വെറുതെ വ്യാസന്റെ ഭാവനാ സൃഷ്ടിയാ. അപ്പൊ വ്യാസനുണ്ട്, ഋഷിയായ വ്യാസനുണ്ട്, പക്ഷെ വ്യാസന്റെ ഭാവനാ സൃഷ്ടിയായി ആരില്ല? ഭഗവാനില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാരായണീയം ഒരു തവണ കയ്യിലെടുത്തു വെച്ച് വായിച്ചെന്ന് പഠിച്ചു നോക്കുക. എന്താ ബുദ്ധിയാണ് ഈ പട്ടതിരിപ്പാടിന്റെ? മേൽപ്പത്തൂർ പട്ടതിരിപ്പാടിന്റെ ബുദ്ധിയോളും നാരായണീയം എടുത്ത് വായിക്കുന്ന സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. ഇത്രയധികം സൂക്ഷ്മമായ ബുദ്ധിയിലെ പദങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് എഴുതാൻ സാധിച്ച അദ്ദേഹത്തിന്റെ ബുദ്ധി അപാരമായിരുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള വേൽപ്പത്തൂർ വട്ടതിരിപ്പാട് വാദരോഗം മാറ്റാൻ ഗുരുവായൂരപ്പന്റെ തിരുനടയിൽ ചെന്നിരുന്നുകൊണ്ട് അഗ്രേ പശ്യാമി തേജോ എന്നുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലുമ്പോൾ അങ്ങയുടെ തിരുമുമ്പിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. സാന്ദ്രാനന്ദാവ ബോധാത്മകം അനുപമിതം കാലദേശാവധിഭ്യാം. സാന്ദ്രം എന്ന് പറഞ്ഞ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, ആർക്കും ഒരു കാലത്തും അറിയാൻ പറ്റാത്തതായിരിക്കുന്ന ആ ദിവ്യ ചൈതന്യം. അനുപമിതം, ഒന്നുകൊണ്ടും ഉപമിക്കാൻ പറ്റാത്തതായ ആ ദിവ്യ ചൈതന്യം, ഒന്നിനോടും സദൃശമല്ലാത്ത കാലദേശാവധിപ്യം. കാലം കൊണ്ടോ ദേശം കൊണ്ടോ ഒന്നുകൊണ്ടോ അറിയാൻ പറ്റാത്തതായ ദിവ്യ ചൈതന്യം. അന്തഭാഗ്യം ജനാന. ഗുരുവായൂർ അമ്പലനടയിലെ ചുറ്റിനും തൊഴാൻ വരുന്ന ഭക്തജനങ്ങളുടെ പരമഭാഗ്യം കൊണ്ട് സിദ്ധിച്ചതാണ് എന്ന് അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് തന്റെ വാദരോഗം മാറ്റിയ മേൽപ്പത്തൂരും മണ്ടനാണ്. ഭക്തികവിയായ പൂന്താനവും മണ്ടനാണ്. കുരുരമ്മയും മണ്ടനാണ്. പിന്നെ വന്നിട്ടുള്ള പണ്ഡിറ്റ് മഹാഗോപാലൻ നായർ ഭാഗവത ഗ്രന്ഥത്തെ സസൂക്ഷ്മം വ്യാഖ്യാനിച്ച ആളാണ്, അദ്ദേഹവും മണ്ടനാണ്. ഇപ്പം വരുന്ന ആളുകളെല്ലാം പാണ്ഡിത്യമുള്ള ആളുകളുമാണ്. നമുക്ക് മുമ്പ് എത്രയോ തലമുറകളോളം ഭഗവാനെ സ്വീകരിച്ചു വെച്ച് പൂജിച്ച ഒരു വലിയ പാരമ്പര്യം ഈ ലോകത്തുണ്ട്. ഭഗവാനില്ലാന്ന് പറഞ്ഞാൽ നമ്മളില്ല എന്നുള്ളതിന്റെ അസ്തിത്വത്തെ നിഷേധിക്കലാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചെന്നുള്ളതിനാണ് മധുരാപുരിയും വൃന്ദാവനവും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനി ഒരു കാലഘട്ടത്തിൽ ഇവരാരും തിരിച്ചു പറയാണ്ടിരിക്കട്ടെ നാരായണ ഗുരുവും ജനിച്ചിട്ടില്ല എന്ന്. പക്ഷെ ഒരു ഗുണമുണ്ട് കേട്ടോ, അങ്ങനെ പറഞ്ഞാലും നിങ്ങൾ പ്രതികരിക്കില്ല. കാര്യം എന്താ, എന്നാ ശരി അങ്ങനെയാണോ എന്നൊരു ചോദ്യം ചോദിച്ചേക്കും. ജനിച്ചിട്ടില്ലേന്ന് വേണേ ഒരു ചോദ്യം വേണേ നമ്മൾ ചോദിക്കും. കാര്യം എന്താ, ഇത്രയധികം പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു സമൂഹം വേറെ ഒരിടത്തും കാണാനില്ല. യാതൊന്നതിനോടും പേടിയാണ്. എന്തെങ്കിലും അഭിപ്രായം പറയുന്നതിനും നമുക്ക് പേടിയാണ്. ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറഞ്ഞാൽ എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റുമോ, എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പറ്റുമോ, ഇതാണ് ആദ്യത്തെ ചിന്ത. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നമ്മൾ പോലും തുറന്നു പറയുള്ളൂ. ആ ആത്മീയതയെ മാത്രമുള്ളൂ. ഇത്രയും ശബ്ദം ഇതേവരെ കേട്ടിട്ടില്ല. ആത്മീയത ഞാനിവിടെ ഇരുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നവരെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് അവസാനം ചെറിയ ശബ്ദത്തിലാണ് ഓ നമോ ഭഗവതി വാസുദേവ ഈ പറയുന്നേക്കാൾ ശബ്ദത്തിൽ ഞാൻ പറഞ്ഞാലും ആ മന്ത്രം ഇനിവരെ കേട്ടിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞത് ശരിയാണ്. ഒരു കാര്യത്തിൽ ശരിയാണ്, അടി വാങ്ങിക്കാൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തല്ലു വാങ്ങിക്കുക. എന്തായാലും നമുക്ക് തല്ലുമുള്ളത് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയും ചെയ്യാം.
അകൽപ്പിതോയം കലിജാതിഭേദ നരാധ്യതാം ഗോവിവേദ്ഭീ.
ഇങ്ങനെയുള്ള ജാതിഭേദം മാത്സര്യദോഷങ്ങളെ ഉണ്ടാക്കുന്നതല്ലാതെ മനുഷ്യരാൽ കൽപ്പിക്കപ്പെട്ടതല്ലാതെ വിവേകമുള്ള മനുഷ്യർ ഈ ജാതിഭേദത്തെ ഒരിടത്തും ആരാധിക്കപ്പെടരുത്. സമാനഭാവ കലിജാതിരസ്മാ സമാനമിത്യുക്തമിതം നരാണം നരത്വമേതത്തു നരേ സുദൃഷ്ടം നരോയമേവേത്യവഗമ്യതേച്ച്. അനേക വ്യക്തികളിൽ ഒരുപോലെ ഇരിക്കുന്ന നിത്യമായ ഒരു ധർമ്മമാണ് ജാതി എന്ന് പ്രസിദ്ധമാണ്. അതേതാ, മനുഷ്യന് മനുഷ്യത്വം, മൃഗങ്ങൾക്ക് മൃഗത്വം. ഈ കാരണം കൊണ്ട് തന്നെ ജാതി സാമാന്യമെന്ന് വിളിക്കപ്പെടുന്നു. മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ സർവരും എല്ലാവരും അവരവര് മനുഷ്യരാണെന്ന് അറിയപ്പെടുന്നുണ്ടല്ലോ. ദൃഷ്ടേ നരേ തസ്യ ശരീരമേവ നരോയമിത്യാവിനാ വിതർക്കം തസ്മാന്നവൃച്ചേനവാൻ കഥാവിക്കാവാഭവജ്ഞാതിരിഹ കശ്ചിത്. അതുകൊണ്ട് ആരും അങ്ങനെ എന്ത് ചെയ്യരുത്, ജാതി കണ്ടുകഴിഞ്ഞാൽ ചോദിക്കാതെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്നുള്ള കാര്യം ഉറപ്പിച്ചു വെക്കണം. സർവേ വിജന്തു സ്വയമേവ ഗന്ധജ്ഞാനാതിദൃഷ്ട സഹജം സ്വജാതിം നരോ നരം പൃച്ഛതി ജാതിമേതത് വിലക്ഷണത്വം മൃതം ഗിബാഡം. ജന്തുക്കളെ അപേക്ഷിച്ചു പോലും മനുഷ്യന്മാരാണ് പിന്നിൽ. എന്താ കാര്യം, പട്ടിക്ക് പട്ടിയെ കണ്ടേ അറിയാം, പൂച്ചയ്ക്ക് പൂച്ചയെ കണ്ടറിയാം, മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ ചോദിക്കും ജാതി ഏതാണ്. അപ്പൊ ആർക്കാ ബുദ്ധി കൂടുതൽ, ജന്തുവിനാണോ മനുഷ്യനാണോ എന്നാണ് ചോദിക്കുന്നത്. സ്ത്രീയമ്പു മാംസം ജപൃതക് സ്വഭാവേ ദൃഷ്ടോവയം നിശ്ചനമോ വിഭിന്നോ തഥൈവ ധർമ്മേ സഹജയിച്ച ഭിന്നോ ജാത്യാപൃതക് ജീവികണോ വഗമ്യം. സ്ത്രീയെയും പുരുഷനെയും കണ്ടിട്ട് പ്രത്യേകം പ്രത്യേകമുള്ള ധർമ്മങ്ങൾ കൊണ്ട് ഇവൻ പുരുഷനാകുന്നു, ഇവൻ സ്ത്രീയല്ല, ഇവൾ സ്ത്രീയാകുന്നു പുരുഷനല്ല എന്ന് നാം തീരുമാനിക്കാറുണ്ട്. അപ്രകാരം തന്നെ സഹജങ്ങളായ ധർമ്മങ്ങളെക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം അറിയപ്പെടുന്ന ജീവി സമൂഹം ഈ അശ്വത്വജാതിയിൽപ്പെട്ട അശ്വതമാകുന്നു, ഇത് ഗോത്രജാതിയിൽപ്പെട്ട ഗോവാകുന്നു പശുവാകുന്നു, ഇത് മനുഷ്യജാതിയിൽപ്പെട്ട മനുഷ്യനാകുന്നു എന്ന് ചിന്തിച്ചുകൂടെ ശാസ്ത്രീയനേകില ജാതി വേദോ നിജോച്ച ഭാവേ സഹവർണിതോസ്തി തത്താനുരൂപോ നഭവത്യതേത്ര ശ്രദ്ധാവിധേയ ന വിവേകവദ്ധീം. സ്വാർത്ഥപ്രമത്തേ അതിശക്തിയുക്തേ പ്രകൽപ്പിത സന്ധിയേ ദുഷ്ടധർമ്മ കാലീന സദ്ധർമ്മപദം ഗതേഷു നേഷു കാര്യ മതിമാൻ പ്രയക്തിം ശ്രുത്വാ ഗഭീരം മധുരം വജസ്യ വിപ്രോ ഭവദ്ഭി പ്രതിപത്തിശൂന്യ തത്വബുദ്ധേ മതിമാൻ വിശങ്ക സ്വ സ്വാത്മാനമായോജതേ ഹിതത്ര കൃത്തോസ്മികം പാഠമനേന ധന്യോ ഗുരോ നിശേഷേണ തവോജ്വലേന അതീവ നൂനം ദിശദാം പ്രപന്നോ ശേഷായുഷോതം സബലാം കരിഷ്യേ. നീലകണ്ഠ ശർമ്മയെന്ന ബ്രാഹ്മണശ്രേഷ്ഠൻ ശ്രീനാരായണ ഗുരുദേവനോട് പറഞ്ഞു, അല്ലയോ മഹാഗുരു, ഞാൻ അങ്ങയുടെ സാരയുക്തവും യുക്തിയുക്തവുമായ പ്രൗഢവുമായ ഉപദേശം കൊണ്ട് ധന്യനായി തീർന്നിരിക്കുന്നു. എന്റെ മനസ്സിൽ മുഴുവൻ ജാതിയെക്കുറിച്ചുള്ള ചിന്ത വളരെ രൂഢമൂലമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് മാത്രമാണ് ശരിക്കുള്ള ബ്രാഹ്മണനായിരിക്കുന്നത്. എന്തുകൊണ്ട്? ഞാൻ അങ്ങയുടെ ഉപദേശം വഴി സമാർജിച്ച ദ്വിജനെന്ന നിലപാടിനെ ബാക്കിയുള്ള ജീവിതം കൊണ്ട് സഫലമാക്കി തീർക്കുമെന്ന് പറഞ്ഞാൽ, ഈ ജാതി എന്ന് പറയുന്നത് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ഒന്നാണെന്നും ധർമ്മസ്യ സത്വം നിഹിതം ഗുഹായാം ചിരീണതത്രോദ്ധൃതമസ്യ ഭാതി ഭവൻമുഖാദ്ഗളിതയേയം ഈശ ഗീതാവശിഷ്ടാത്ര നമേ വിതർക്ക. അല്ലേ ഗുരു, ധർമ്മത്തിന്റെ മാഹാത്മ്യം സാമാന്യ ബുദ്ധികൾക്ക് ദുർഗ്രഹമായിട്ടാണ് ഇരിക്കുന്നത്. കടന്നു കയറി ചെല്ലുവാൻ സാധ്യമല്ലാതിരിക്കുന്നു ധർമ്മത്തിന്റെ രഹസ്യം. ഈ ധർമ്മസ്വരൂപം അവിടുത്തെ ഉപദേശം വഴി എനിക്ക് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. ആരാ പറയുന്നത്? കേരളത്തിൽ അന്ന് ഏറ്റവും അറിയപ്പെടുന്ന പണ്ഡിതനായ നീലകണ്ഠ ശർമ്മയാണ് പറയുന്നതെന്ന് ഓർക്കണം. അങ്ങയുടെ മുഖത്തു നിന്ന്, മുഖാരവിന്ദത്തിൽ നിന്ന് പുറപ്പെട്ട ഭഗവാൻ എപ്രകാരമാണോ അർജുനനെ നിമിത്തമാക്കി ഗീതാപദേശം കൊടുത്തത്, അതുപോലത്തെ ഈ ഗീതാപദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഭഗവത്ഗീതയുടെ പൂരകമായ അവശിഷ്ട ഭാഗം തന്നെ എന്ന വിഷയത്തിൽ അശേഷം സംശയം ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതദ്വിജസ്തം ഋണിവത്യഭൂയ തസ്യാനുമത്യാപ്രയോ പ്രസന്ന തദപ്പരം പണ്ഡിത യേശജാതി ഭേദം പരിത്യജ്യ നിനായ നിനായകാലം ജാതിർവിഭേദം വിഗണയ്യ വിജ്ഞശിഷ്യാനയം സ്വീകൃതവാൻ പ്രവന്നൻ സർവേഷു പുത്രേഷു വത്സലച്ച ഭൂത്വാരാരാജേതി ഭുവി പ്രസിദ്ധം. എന്നെ അങ്ങയെ തന്നെ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്ന ഗുരു, അങ്ങനെ ശിഷ്യനായി ചിന്തിച്ചാൽ കുട്ടിയാലും ഭേദചിന്ത കൂടാതെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ശ്രേഷ്ഠേന തേനാചരിതം ഗ്രമാദ്യലോകെ പ്രചാരം പ്രചരം തഥാപഥം ഏവം ച നാരായണ സദ്ഗുരുസ്തു മതം സമസ്താദൃതമാഭവാസം. പലതരത്തിൽ പ്രാമുഖ്യം കൊണ്ടായിരുന്ന നീലകണ്ഠ ശർമ്മയാൽ ജാതിഭേദബുദ്ധിയില്ലാതെ എല്ലാവരെയും ശിഷ്യന്മാരായി സ്വീകരിച്ച് അവരെ പുത്രതുല്യം സ്നേഹിച്ച് പഠിപ്പിക്കുമെന്ന പ്രവർത്തനം പിന്നീട് അദ്ദേഹം ആരംഭിച്ചു. ആരുടെ വാക്യം കേട്ടിട്ട്? ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശം കേട്ടിട്ട്. ക്രമത്തിൽ ലോകത്തിൽ ധാരാളം ആളുകൾ ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് കേട്ടറിഞ്ഞു. ഇപ്രകാരം മനുഷ്യവർഗത്തിന് മുഴുവൻ സൽഗുരുവായി വിലസിയ ശ്രീനാരായണ ഗുരുദേവന്റെ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഭേദമില്ല, മനുഷ്യൻ മനുഷ്യത്വമാകുന്ന ഒരേ ഒരു ജാതി ഉൾക്കൊണ്ടവരാണ് എന്നുള്ള അഭിപ്രായം സമസ്താദൃതമായിട്ട് എല്ലാവരാലും ആദരിക്കപ്പെടുന്നതായിട്ട് പ്രശോഭിച്ചു. വിദ്യാമാർഗേ ജാതിരക്ഷപ്രയുക്തം പ്രത്യൂഹനായാം ജാതമേവം നിരസ്യ വിജ്ഞാനദാനാനുകൂലം സ്ഥിരിസ്ഥ പ്രജ്ഞാരാധ്യം സർവലഭ്യം ജഗാര. ഇനി അടുത്തിവിടെ ഈ സർഗം, അതായത് ദശമസർഗത്തെ സമാപിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. ഭഗവതി ഗുരുദേവേ മധ്യഭാഗാദ്രിസിംഗസ്ഥിതികൃതി ദുരിതാനാം ഹേതുഭൂതോന്ധകാരം വിലയമഗമദാർഥ്യാ ജാതിഭേദാധികർത്യ സകവിവിധ ജനാനാം ചിത്തപുഷ്പം ച ഭുല്ലം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മനുഷ്യവർഗത്തിന്റെ ഭാഗ്യമാകുന്ന പർവ്വതത്തിന്റെ ശൃംഗത്തിലേറി സൂര്യതുല്യം പ്രകാശിച്ചു തുടങ്ങിയപ്പോൾ മനുഷ്യൻ സഹസ്രാബ്ദങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങൾക്ക് കാരണമായ അജ്ഞാനമാകുന്ന ആ കൂരിരുട്ട് ജാതി ഭേദവും മുതലായ ഉണ്ടാകുന്ന ദുഃഖപ്രകാരങ്ങളോടുകൂടിയ അത് നശിക്കുകയും ഇല്ലാതായിത്തീരുകയും അവിജ്ഞന്മാരായ ജനങ്ങളുടെയും ലോകക്ഷേമതൽപരന്മാരായ ദേവന്മാരുടെയും ഹൃദയപുഷ്പങ്ങൾ സന്തോഷം കൊണ്ട് വിടരുകയും ചെയ്തു നീലകണ്ഠ ശർമ്മയായിട്ടുള്ള ഗുരുദേവന്റെ ഈ സംവാദത്തിലൂടെ. ഇത് ഈ ദശമസർഗ സമാപ്തം. കുറച്ചു നേരം നമുക്ക് മലയാളം കേൾക്കാം.
വിളയാടിശേരിൽ ഗൃഹത്തിൽ അന്നു താൻ അറിയണം ഇതൊരു പെരിയ പഴയ തറവാടു തന്നമ്പലമമ്പം വനിൽക്കുന്നിതത്ര താൻ അഴികളകു തീർത്തുള്ള കൂടുപോലെത്രയോ മന്ദിരം താൻ പലവിധമായി നിരന്നങ്ങു നിൽക്കുന്നു. ചുവരരികിൽ ഒരു തിരികൾ എണ്ണ ഒഴുക്കിയിട്ടു നിൽക്കുന്നു. കുഴവിയതുപോലുള്ള വിളക്കും കരിപെരുകി ഒലിക്കുമെന്ന തൻ ചിത്രങ്ങളാ ഭിത്തികൾ ഏറ്റം മലിനമായി നീവുന്നു സന്തതം. അകമതിലശേഷവും ഓരോരോ പീഠങ്ങളുണ്ടിതാ വച്ചിരിക്കുന്നു വിശേഷമായൊക്കെയും ഇവകൾ അഖിലം കണ്ടു കുതുകമതി ഗുരുദേവനം. ആശ്ചര്യമായതിൻ കാര്യങ്ങൾ തിരക്കയായവ മുഴുവനും അതുപൊഴുതു വർണ്ണിച്ചിതേകനായി ഒരുവനത്ര പ്രതിഷ്ഠകൾ പേരുകൾ അഖിലവും ഉരയ്ക്കുന്നു. ഇതു പെരുമയിലും യക്ഷിയപ്പുറത്തുള്ളു മുഹൂർത്തി ഗുരുവരാകലയവിടെ ആകു ദേവീ പ്രതിഷ്ഠയാണതിനപ്പുറത്തായതോ കണ്ടാകർണൻ മറുതായും അതിനു പുറമേക്കായി വീരഭദ്രനും അതേവിധം തന്നെ ഇനിയും അതിനപ്പുറം ആ ദേവർ താൻ മുനിവരന്റടുത്തതു രക്ഷസ്സുവിന്നെയും ഭൈരവനും കാളികാദാരിയമ്മനും മാടനും വേയും പിൻചാത്തനും നയവിനയ സമന്വിതം ചൊല്ലിയതും കെട്ടിട്ടു ദേവനും ചൊന്നാനിനീന്ത നേരം ഇവിടെ ഇവരാരുമിരിക്കുന്നതില്ല. പിന്നെ എന്തിനാ ഇവിടെ ഈ കുടിലുകൾ പൊളിക്കണം? പല കരുതി ഇവിടെ ഇഹ ഇത്ര നാൾ ചെയ്തതിൻ പ്രായശ്ചിത്തണ്ടാൻ പൊളിക്കുന്നതൊക്കെയും ദൃഢം മതുവിധമാമനാചാരമൊക്കെയും മാറ്റി ജനം പരിശുദ്ധമായുള്ള അനുഷ്ഠാനം പഠിക്കണം. അതിവിമലമധികതര ചിലവുകളില്ലാത്തതാം പൂജാക്രമം പോരും നമുക്കിനി എന്നും ഇവകളതൊക്കെയും ഇപ്പോൾ തന്നെ പൊളിച്ചു മാറ്റുകയും ഇനിയും അതാവർത്തിക്കയരുതും. അരുതാരുമേ ഗുരുവരകിരം കേട്ട് സന്തുഷ്ടചിത്തരായവരും അതൊക്കെ പൊളിച്ചു കളഞ്ഞിതന്നേരമേ പരമഗുരുവില്ലെന്നരുളിയാൽ പിന്നെയില്ലെന്നരേയുള്ളൂ. പിന്നെ ഉണ്ടാകയില്ലെന്നുള്ളതുമാം. ഇനിയും ഒരു കഥ കഥിക്കുവാൻ ഞാനെന്നു പയങ്കിളിതാൻ പൂർണമോദം ചൊന്നും ഞാനും കുറിച്ചത് പുത്തനായി തന്നെയൊരുന്ന് വൻകിണറൊന്നു കുഴിക്കയാണിതിന് ഇതിനടുത്താണിതു താൻ നടന്നതും കിണറു പണിതീർന്നപ്പോഴേ വരും ശബ്ദരായി പോയത് പാമ്പുകൾ തന്നെ ദിവാസമായി കിണർ പയചീതരായി തീർന്നു വീട്ടുകാർ നാട്ടുകാരും താനുമേ പാരം പിണഞ്ഞങ്ങു കിടക്കുന്ന അഹികളുടെ കൂട്ടം തൊടികളിൽ ഓടി നടപ്പതു ഭാരം ഭയത്തിനു കാരണം ഏറെയായി തീർന്നിത് വിഷമകൾ വിഷകലുഷമായേറ്റം നീലിച്ചു വെള്ളവും ദുർഗന്ധപൂരിതമായി കാളുന്തി നീരിന് തുല്യം ഒരുവിധവും അവറ്റേ അകറ്റുവാനാകാതെ ഭാരം വിഷണ്ണരായി തീർന്നു ജനമെല്ലാരുമേ തിരുവടികൾ ശിവഗരിയിൽ വിശ്രമിച്ചിടുന്ന കാലത്തില്ലല്ലോ നടന്നിത് സംഭവങ്ങളും. അതുപോലും ചിലരുടനെയങ്ങു ചെന്ന് ഗുരുസന്നിധിയിൽ ഉണർത്തി ഇരു കാര്യങ്ങളൊക്കെയും പരഹൃദയഗതികൾ അതു നേരെ ധരിക്കുമാറാവുള്ള ആനന്ദമൂർത്തികളായി അരുളിയതീദൃശം കനിവിനോട് തിരുമിഴികൾ ചായിട്ടു നോക്കിയിട്ടു ഗുരു ചോദിച്ചാറന്മുള വന്നതെന്തിതുതാൻ ഖിന്നനായി പാമ്പുതാനല്ലയോ ക്ലേശത്തിൽ നിദാനമായതും അതുകരുതിയല്ലിനിമേലും ഇനിയും അത ചെല്ലുമ്പോൾ പാമ്പുകൾ പോയിടും ഖേദിക്ക വേണ്ട ഭവാനുമെന്നോതി ഗുരുദേവൻ താനും. ഇതി കഥിതമഴകിനോട് കേട്ടിട്ടവർ ചെന്നു നോക്കുന്ന നേരം പാമ്പില്ല വെള്ളവും ശുദ്ധമേ കിണറുമത പരിസരവും അഞ്ചസ കാണുവാനായി ആശിച്ചു വേഗം വരുന്ന സമയത്ത് ഗുരു അവിടെ അരുളിയതും സഫലം തരമെന്നു കണ്ടൊട്ടേറെ വാഴ്ത്തിനാ സ്വാമി പാദങ്ങളെ അതിവിമല ജലമതു കോരിക്കുളിച്ചൂത്തു ഭക്തിയാൽ ആനന്ദമൂർത്തിയെ വാഴ്ത്തിനാർ സജ്ജനം എവിടെ ഏതുമേയില്ലെന്നു ചൊല്ലിയാൽ ഗുരുവചനമത്ര വലിക്കുന്നിത് ജനതതിക്കുമേ അതി കുതുകമോട് ഓന്നിട്ട വിടുന്ന താൻ ഗുരുദേവൻ ആനന്ദഭൂതേശ്വരത്തേക്ക് നടന്നു. അതു സമയം അത്ഭുതമും അധികതരമോദേന ഉണ്ടായിത സ്ഥലത്തപ്പോഴേ കാണായിരു അവിമല നിറമത് പലതു ചേർത്തു നിർമ്മിച്ചതായുള്ള നീണ്ട കൊടിക്കൂറ മാറി വരുന്ന പോൽ സുഷമയോടും അവിടെ മഴവില്ലുതാനഞ്ചസാക്കാറ്റിൽ പാറിപ്പറന്നു വരുന്ന കാഴ്ചയായി പറവകടെ കുലമതിന്നു സാമ്പ്രാട്ടതാമൊരു മയില്ലതാ പരം പറന്നു വരുന്നിതാവിൻ വഴി ശിവഗിരിയോടൊരു സദൃശമായുള്ളോരാ സ്ഥലം ചുറ്റിപ്പറന്നിരുന്ന അവിടത്തിലായി ജനതതി അധികതരം കുതുകമുട കണ്ടപ്പോഴാത്തു വിളിച്ച ബഹുതരം വാഴ്വതിനാർ പലരുമതു പൊഴുതിലിതി പലതരമോതീടിനാർ അത്ഭുതം സ്വാമിനി സ്വാമി നിമിത്തമിതൊക്കെയും അതിസുഖമോടതും അവിടെ തെല്ലിരുന്നിട്ട് പറന്നങ്ങു മറഞ്ഞു ജനം വിസ്മയം പൂണ്ടിത. അതുവരെയും ഒരു മയിലുമിങ്ങു വന്നിട്ടില്ല, മേലിലും പിന്നിയും വന്നു കണ്ടിട്ടില്ലൊരുത്തരും. ഇതുവിധമതായുള്ള ഗുരുചരിതമൊക്കെയും ഗുണമിയലുന്നോരു കളകാഞ്ചിവൃത്തമായി പരിചില്ലകതളിരുമൊരുവരും ശ്രീ ഗുരുനാഥൻ തന്നത്ഭുതലീലകളായി പറഞ്ഞിരു ഇതി കഥകളൻ പിന്നാൽ ചൊല്ലി കിളിമകളും അഞ്ചസ ആനന്ദമോടന്നരുയിൽ പാണീടിനാൻ സർവത്ര ഗുരുദേവനാമ സങ്കീർത്തനം. ഓം ശ്രീ മഹാഗുരവേ നമ.
ഏകാദശ സർഗ ക്രൈസ്തവ ആചാര്യന്മാരുമായിട്ടുള്ള സംവാദം. ശ്രീമന്നാരായണ ഗുരു ശിവാദ്രിമതിഷ്ഠതി കർണധാരവരേ ധർമാനാവശാന്തിരഭൂദ്ഭുവി. ശ്രീനാരായണ ഗുരുദേവനെ ധർമ്മമാകുന്ന കപ്പലിന്റെ നാവികന്മാരിൽ പ്രമുഖനായ ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിയിൽ വസിക്കുന്ന കാലത്ത് ഭൂലോകത്ത് ശാന്തിയുണ്ടായി. ദാരിദ്ര്യം, രോഗം, പ്രളയബാധ, പരസ്പര കലഹം, ചോരബാധ, ശത്രുബാധ ഇവ കൂടാതെ ജനത സമാധാനപൂർണമായൊരു ജീവിതം നയിച്ചു. എന്തുകൊണ്ടാണ്? ധർമ്മമാകുന്ന കപ്പലിന്റെ നാവികനായി ആരുള്ളപ്പം? ശ്രീനാരായണ ഗുരുദേവൻ. ജാതിരൈക്യമനുഷ്യാണം മതാനാമവിസാരദ ദർശിതേ ഗുരുദേവേന തിരോഭൂഭേദദം തമഃ. ശ്രീനാരായണ ഗുരുദേവനാൽ മനുഷ്യരുടെ ജാതിയുടെയും സാരത്തിൽ മതങ്ങളുടെയും ഐക്യയുക്തിയാ മണ്ണം പ്രതിപാദിച്ച് എല്ലാവർക്കും മനുഷ്യരുടെ ജാതി പരസ്പര ഭിന്നമാണ്, മതങ്ങൾ പരസ്പര ഭിന്നമാണ് എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അജ്ഞാനന്ധകാരം അന്തർധാനം ചെയ്തു. ജാതിഭേദവും മതഭേദവും ഇല്ലാതെ എല്ലാവരും ഒരുപോലെ കഴിയണമെന്നുള്ള ഗുരുദേവന്റെ ആശയത്തെ കേരള സമൂഹം മുഴുവൻ ഏറ്റെടുത്തു. പാശ്ചാത്യ ക്രൈസ്തവ കേജിൻ തസ്മിങ്കാലേ വിവഞ്ചിത ക്രിസ്തുധർമ്മപ്രചാരായ കേരളാൻസമവാദ. ശ്രീനാരായണ ഗുരുദേവൻ വർക്കല ശിവേരി വസിച്ചുകൊണ്ട് ധർമ്മസംസ്ഥാപനം ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് അമേരിക്ക മുതലായ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരും ക്രിസ്തുമത അനുയായികളുമായ ചില ആചാര്യന്മാർ ക്രൈസ്തവ ധർമ്മം ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ വന്നു ചേർന്നു. നവഗ്രഗ്രസ്ഥാൻ തക്ഷചിന്നാഗ്രദുർഭഗാൻ കീടദംഷ്ടദലാൻ വിഷ്ടിപാദ ഇവസദോഹദ ദരിദ്രാൻ വ്യാധിതാൻ വിദ്യാശൂന്യാൻ പ്രബലബാധിതാൻ അനാഥാനനുഗൃണന്ത തശ്ചേരുത്തേ സമന്തത. മഴയില്ലായ്മ കൊണ്ട് നശിച്ചു തുടങ്ങിയതും തച്ചന്മാർ ഉപകരണം ഉണ്ടാക്കുവാനായി മുറിച്ചെടുത്ത മേൽഭാഗങ്ങളോടുകൂടിയവയും തന്നിമിത്തം കാഴ്ചയിൽ ഭംഗിയില്ലാത്തതും പുഴു തിന്നു തീർന്ന ഇലകളോടുകൂടിയമായ വൃക്ഷങ്ങളെ വളമിടാത്തതിനെ തുടർന്നുണ്ടായ വർഷപാതം പോലെ ദാരിദ്ര്യം ബാധിച്ചവരും രോഗികളും വിദ്യാശൂന്യരും സവർണവർണ ഭേദം കൊണ്ട് വിലക്കുകൾ ഏർപ്പെട്ടവരുമായ കേരളദേശത്തിലെ ജനങ്ങൾ ഗവൺമെന്റിനാലും സവർണാധിപത്യമുള്ളവരായാലും മർദ്ദിക്കപ്പെട്ടവരായിട്ട് ആരും തുണയില്ലാത്തവരായ അവരെ ആ ജനങ്ങളെ എല്ലാ പ്രകാരത്തിലും അനുഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൽ സമചിത്തതയുണ്ടാക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രവർത്തിച്ച് തുടങ്ങിയിരുന്നു. ദാനേ ബഹുദേ ശ്രേഷ്ഠേരാകർഷന്തോ ജനാനിമേ സുധർമാൻ ഗ്രാഹയാമാസൂർ പല പ്രകാരത്തിലുള്ള ഗണനീയങ്ങളായ ദാനങ്ങളെക്കൊണ്ട് ജനങ്ങളെ തങ്ങളുടെ വശത്തേക്ക് ആകർഷിക്കുന്നവരിൽ ആ ജനങ്ങളെ ക്രൈസ്തവ ധർമ്മങ്ങളെക്കുറിച്ച് അറിവുള്ളവരാക്കി തീർക്കുകയും ആ ധർമ്മങ്ങൾ പ്രയോഗിച്ചു വരുത്താനുള്ള സാങ്കേതികമായ പള്ളികൾ നിർമ്മിക്കുകയും അങ്ങനെ ഹിന്ദു ജനതയെ മുഴുവൻ ക്രൈസ്തവൽക്കരണം ഈ സമയത്ത് അവർ നടത്തുകയുണ്ടായി. ആർഷം സനാതനം ധർമ്മം ധർമ്മധർമാശ്രയം ഭുവി ജാതിഭേദവിനുമുക്തം പാരതന്ത്ര്യം വിനാശകം
സമത്വാദായകം സർവപുരുഷാർത്ഥ പ്രദായകം ഭാരതസാർഷമേതിന്യ മഹാത്മാസ്യാധികാരണം പ്രകാശേൻ വിജയതേ നാരായണ മുനീശ്വര ശിവാഗ്രോ ഭാസ്കരേവ പ്രഫുല്ലോ ജ്ഞാനദീപ്തിവി വാർത്തേയം പ്രസദാലോകവേദനോ സംശയാകാലൻ ക്രിസ്തോർമാർഗം ജിഗുമൂഷൂർ സനാതനവതേരിതാൻ.
സർവജ്ഞനായ ഭഗവാൻ ബുദ്ധൻ വ്യാഖ്യാനിച്ചതുപോലെ ഹിംസാരൂപമായ വർണ്ണവ്യവസ്ഥിതിയുമായി യാതൊരു ബന്ധമില്ലാത്തതും ഐക്യം, സമത്വം, സാഹോദര്യം, ഐക്യമത്യം മുതലായ ഗുണങ്ങൾ വഴി പാരതന്ത്രത്തെ നിശേഷം നശിപ്പിക്കുന്നതും പൌരന്റെ അധികാരാവകാശങ്ങൾ യാഥാർത്ഥ്യം കൈക്കൊണ്ട് അനുഭവിക്കുന്ന കാര്യത്തിൽ എല്ലാവരും തുല്യരാണെന്നുള്ള വിവാദരഹിതവും സ്നേഹമസൃണവുമായ നിലപാടിനെ ഉണ്ടാക്കുന്നതും സർവപുരുഷാർത്ഥപ്രദായം ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ശ്രേയസ്സുകളും നൽകുന്നതും ആർഷഭൂമി എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതത്തിന്റെ മാഹാത്മ്യത്തിന് പ്രമുഖവും പ്രധാനവുമായ കാരണമായി നിലകൊള്ളുന്നതും സ്വാധ്യായവും തപസ്സും കൊണ്ട് ആത്മജ്ഞാനികളായ മഹർഷിമാർ കണ്ടുപിടിച്ച നടപ്പിൽ വരുത്തിയിട്ടുള്ളതുമായ എന്ന് ആരാൽ കണ്ടുപിടിച്ചു നടപ്പിലാക്കിയെന്ന് പറയാൻ സാധ്യമാകാത്ത വണ്ണം പുരാതനകാലം മുതൽ നിലനിന്നതുമായ മനുഷ്യവർഗത്തിന്റെ പ്രവൃത്തിരൂപവും നിവൃത്തിരൂപവുമായ അഭ്യുദയസവും നിശ്രേയസവുമായിരിക്കുന്ന നിലകൊണ്ടുള്ള ധർമ്മത്തെ പ്രഭാഷണങ്ങൾ, ഗ്രന്ഥങ്ങൾ, ശിഷ്യന്മാർ എന്നീ ഉപാധികളോടുകൂടി വെളിപ്പെടുത്തിയും പ്രചരിച്ചുകൊണ്ട് നാരായണ മുനീശ്വരനായ ആത്മജ്ഞാനി അഗ്രേസരനായ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ജ്ഞാനദീപ്തി കൊണ്ട് ഉജ്ജ്വലകാലി ചൊരിയുന്ന സൂര്യനെ പോലെ അജ്ഞാനാന്ധകാരത്തെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് സൽവർഗ്ഗക്ഷീണ വാണരുളുന്നു. അങ്ങനെ ശിവഗിരിക്കുന്നിൽ നാരായണ ഗുരുദേവൻ ഇങ്ങനെ വാണരുളുന്നു എന്നുള്ള ഖ്യാതി ലോകത്തെങ്ങെല്ലാം പ്രചരിക്കുകയും അതൊരു വലിയ ശ്രേയസ്കരമായി വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം. തീശേക ക്രൈസ്തവാചാര്യ സമാവ് ശിവം ഗിരിയും ഇഷ്ടം ധർമ്മം ഗുരുപൃഷ്ഠ സംശയം ചേത്തുമുത്സാദിലൊരു ഇങ്ങനെ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ജാതി ഉച്ചനീത് ഭാവം കൊണ്ട് മനുഷ്യർ പരസ്പരം കലഹിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കാണാൻ ഒരു ക്രൈസ്തവാചാര്യൻ അവിടെ എത്തിച്ചേർന്നു. എല്ലാ ഗ്രാമങ്ങളിലും ഏകദേശം 100-ൽ പരം ക്ഷേത്രങ്ങൾ ഗുരുദേവൻ പ്രതിഷ്ഠിക്കുകയുണ്ടായി. എല്ലാ ക്ഷേത്രങ്ങളിലെ അടുത്ത് ഗുരുദേവൻ ഒരു മഹത്തായ സന്ദേശം എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. നമ്മൾ കേരളത്തിന്റെ തെക്കേയറ്റം തൊട്ട് വടക്കേയറ്റം വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഏകദേശം മംഗലാപുരം വരെ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഗുരുദേവ സന്ദേശങ്ങളിൽ പഴയ കാലത്ത് ക്ഷേത്രപ്രതിഷ്ഠയിലൂടെ ഗുരുദേവൻ ആകർഷിച്ച എത്ര പേര് എന്ന് നിർണയിക്കുക പോലും അസാധ്യമാണ്. ഗുരുദേവനിൽ ഇത്രയും ഭക്തിയും വിശ്വാസമുള്ള ജനങ്ങളെ ആക്കി തീർത്തതിന് തപസ്സ്, ഉപദേശങ്ങൾ, ധാർമ്മിക മാർഗങ്ങളുടെ പ്രബോധനം ഇതെല്ലാം ഗുരു അവരുടെ മുമ്പിൽ സമർപ്പിച്ചിരുന്നു. ഒരുപറ്റം ജനങ്ങൾ ഗുരുദേവനെ ഉത്തമ മാതൃകയോടുകൂടി വിശ്വസിച്ചിരുന്നു. എന്തും ചെന്ന് ഗുരുദേവനോട് പറഞ്ഞതിന് സമാധാനം കണ്ടെത്തിയിരുന്നു സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം. അങ്ങനെ പ്രാക്കുളം ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യ ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ട് ഗുരുദേവൻ ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ കൂടിയ ഭക്തജനങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, നാളെ പശുവുള്ള വീട്ടിൽ കറവയുള്ള വീട്ടുകാരെല്ലാം പാല് കറന്ന് സുബ്രഹ്മണ്യം ഭഗവാന് കൊണ്ടുവന്ന് പായസം നിവേദിക്കണമെന്ന് പറഞ്ഞു. അവ കൂടിയിരുന്ന എല്ലാ സജ്ജനങ്ങളും വളരെ സന്തോഷപൂർവ്വം അത് കേട്ടു. അവരിൽ എല്ലാവർക്കും സന്തോഷമുണ്ടായി. ഗുരുദേവൻ എന്തു പറയുന്നു അത് കേൾക്കാൻ താൽപര്യപൂർവ്വം നിന്നിരുന്നൊരു സമൂഹമുണ്ട്. ഇപ്പോഴാണ് ലഡു പറഞ്ഞാൽ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് താല്പര്യമായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് മുന്നിട്ട് നിൽക്കുന്ന ഒരു ജനസഞ്ചയം അന്നത്തെ കാലത്ത് കേരളത്തിൽ വാർത്തെടുത്തിരുന്നു ഗുരു. ഇത് പറഞ്ഞപ്പോ എല്ലാ വീട്ടുകാരും തീരുമാനിച്ചു. പശുവുള്ള എല്ലാ വീട്ടുകാരും, ഇല്ലാത്തവര് പശു ആ വീട്ടിൽ പോയി ശുദ്ധിയോടുകൂടി അത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പക്ഷെ രണ്ട് വീട്ടുകാർ പറഞ്ഞു, ഓ, നമ്മുടെ ഈ ദേശത്ത് ഇഷ്ടം പോലെ പശുക്കളുണ്ട്, എല്ലാ വീട്ടിലും കറവിയുണ്ട്, അവരൊക്കെ കൊണ്ടു കൊടുക്കട്ടെ, നമ്മളിപ്പോ എന്തിനാ കൊണ്ടുപോകുന്നത്, നമുക്ക് രണ്ട് വീട്ടുകാർക്ക് കൊണ്ടുപോകണ്ട. ഏത് പുരുഷ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ സ്ത്രീകൾക്ക് ഭയഭക്തി ഉണ്ടാവുകയില്ല, ഇവിടെ പുരുഷന്മാർ പറഞ്ഞപ്പോൾ സ്ത്രീകൾ പറഞ്ഞു ശരി അങ്ങനെ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. ബാക്കി എല്ലാവരും നാലു മണിയായി എഴുന്നേറ്റ്, ഇവര് നാലു മണിക്ക് എഴുന്നേറ്റില്ല, അഞ്ചു അഞ്ചരയായി, കാര്യം എന്താ കൊണ്ട് കൊടുക്കണ്ടല്ല. അങ്ങനെ എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞ് അഞ്ചരയായപ്പോ എഴുന്നേറ്റ് പശുവിനെയൊക്കെ കറക്കാം എന്ന് വിചാരിച്ച് പശുവിനെ കറക്കാനായിട്ട് എന്നപ്പോ പശു തൊഴിക്കാൻ തുടങ്ങി. അന്നുവരെ ശല്യമില്ലായിരുന്ന പശുവാണ്, പശു വിട്ട് കറക്കാൻ സമ്മതിക്കുന്നില്ല. രണ്ട് വീട്ടുകാർക്ക് ഒരേ അവസ്ഥ വന്നപ്പോ സ്ത്രീകൾക്ക് പെട്ടെന്ന് ഈ വക കാര്യങ്ങളിൽ ബുദ്ധി ഉണരും. ഇത് ഗുരുദേവനോട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാത്തതിന്റെ തന്നെയാണെന്ന് സ്ത്രീകൾ ഉറപ്പിച്ച് കുളിച്ച് അവർ നേരെ ഓടി നാരായണ ഗുരുദേവന്റെ അരികിലേക്ക് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ച പുരുഷന്മാർ. അപ്പൊ ഗുരു ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി പറഞ്ഞ് ഇനി പോയി കറന്നോളൂ എന്ന് പറഞ്ഞു. പോയി കറന്നു. ആ പാലും കൊണ്ടുവന്നവര് എന്ത് ചെയ്തു? സുബ്രഹ്മണ്യ ഭഗവാന് പായസം നിവേദിച്ചു. ഇപ്പൊ ഗുരു പറഞ്ഞിരുന്നതൊക്കെ കേട്ടു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു സത്യമുണ്ട്, ഈശ്വരീയതയുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി ഇണക്കിയതുകൊണ്ടാവാം കേരളക്കരയിലെ എല്ലാ ജനങ്ങൾക്കും അനുസരിക്കാൻ അവരതിന് തയ്യാറായത്. ഗുരു പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചതിലുള്ള വിഫലവും അതിലുള്ള ദോഷവും എല്ലാം അവർ കണ്ടിരുന്നു. പക്ഷെ ഇന്നത്തെ സമൂഹം അത് കാണാണ്ട് അന്ധരായി തീർന്നിരിക്കുക, കണ്ണ് കാണാണ്ടിരിക്കുകയാണ് നമ്മൾ. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്, കേട്ടിട്ടില്ലേ? ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം കൊണ്ടുകയറിയ ഗുരുദേവൻ പിന്നെ ഇറങ്ങി പുറത്തേക്ക് വന്നില്ല. എങ്ങോട്ട് പോയി എന്ന് അന്ന് നോക്കി എന്ന് ആർക്കും അറിയില്ലെന്ന ഇപ്പോഴും തലശ്ശേരി ചെന്ന അവിടുത്തുകാരൻ നമ്മളോട് പറയുന്നത്. പ്രതിഷ്ഠയ്ക്ക് കയറി അകത്തേക്ക് പോയ ഗുരു പിന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നട തുറന്നു. പുറത്തേക്ക് വന്നതായിട്ട് ആർക്കും അറിയയില്ല. പക്ഷേ അവിടെ വലിയൊരു അത്ഭുതം നടന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ഒരു വീട്ടിലെ, ആ വീട്ടിൽ ഒരു മുസ്ലിങ്ങൾ താമസിച്ചിരുന്നു. അവിടെ താമസിക്കുന്നവർക്കൊക്കെ, കുട്ടികൾക്കെല്ലാം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ വരിക, എന്നിട്ട് വളരെ ശോഷിച്ച് കുചേലഗതി പോലെയായി തീരുക, അത്രയും ശോഷിപ്പിക്കുന്ന രോഗം. ആ മുസ്ലിങ്ങൾ എന്ത് ചെയ്ത്? നാരായണ ഗുരുദേവന്റെ ഒരു ഭക്തന്റെ തലയിൽ ആ വീട് വെച്ചിട്ട് അവരവിടുന്ന് പോയി. അവരതോടുകൂടി രക്ഷപ്പെട്ടു. ഗുരുഭക്തൻ ഇവിടെ വന്നപ്പോൾ ഇദ്ദേഹത്തിന് മൂന്ന് ആൺകുട്ടികളായിരുന്നു. ഈ മൂന്ന് പേരും ഈ രോഗത്തിനടിമയായി, ശോഷിപ്പ് തന്നെ. ഇപ്പൊ ഗുരുദേവനെ തലശ്ശേരി ചെന്ന് കണ്ട് വിവരം പറയാമെന്ന് വെച്ച് അദ്ദേഹം അവിടെ ചെന്നു. ചെന്നപ്പോ ഗുരു എവിടെ എത്തി? ഗുരുഭക്തനാണെങ്കിൽ നമ്മൾ ചെന്ന് പറയേണ്ട, ഗുരു എവിടെ എത്തും? നമ്മുടെ വീട്ടിലെത്തും. വീട്ടിലെത്തി, വീട്ടിൽ വന്ന ഗുരു അദ്ദേഹത്തോട് കുട്ടികളെ മൂന്ന് പേരെയും ഇങ്ങനെ അകത്തളത്തി നിന്ന് ആളുകളൊക്കെ, അപ്പൊ ഗുരുദേവൻ എവിടെ ചെല്ലുന്നു അവിടെ എല്ലാം ആളുകൾ നിറഞ്ഞു കവിയും. എന്താ കാര്യം? ഗുരുദേവന്റെ എല്ലാ പ്രവൃത്തികൾക്കകത്തും ഒരു അത്ഭുതത്വം ഉണ്ടായിരുന്നു, പക്ഷെ അത് പ്രകടിപ്പിക്കുന്നു എന്ന് ഗുരു ഒരിക്കലും കാണിക്കുകയില്ല. അപ്പൊ ഗുരു അവിടെ ചെന്നപ്പോ എല്ലാവരും കൂടെ തടിച്ചുകൂടി. അപ്പൊ പറഞ്ഞു, ആ കുട്ടികൾ എവിടെയാ എന്ന് ചോദിച്ചു. വളരെ വളരെ ശാന്തമായ സ്വരത്തിലാണ് ഗുരു എല്ലാവരോടും സംസാരിച്ചിരിക്കുക. അപ്പൊ പറഞ്ഞു, അകത്തുണ്ട്, കൊണ്ടുവരൂ ആ കുട്ടികളെ എന്ന് പറഞ്ഞു ഉമ്രത്തേക്ക് കൊണ്ടുവന്നു. കൊണ്ടുവന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, കുചേലനും മാറിപ്പോകുമല്ലോ എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചിട്ട് പോയി. ആ മൂന്ന് കുട്ടികളും അതോടുകൂടി രോഗത്തിൽ നിന്ന് മോചിതരായി തീർന്നു എന്നാണ് തലശ്ശേരി ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഗുരു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കുക, ഗുരുവിന്റെ അരികിലേക്ക് അവരെയും കൊണ്ട് വരാനല്ല, ഗുരു അങ്ങോട്ട് കൊണ്ടുവരാനിട്ട് പറഞ്ഞതുമില്ല, ഭക്തനാണെങ്കിൽ അങ്ങോട്ട് ഗുരു ചെല്ലുമായിരുന്നു, ചെന്ന് അവർക്ക് വേണ്ടുന്ന അനുഗ്രഹ വർഷം തരും. ഇങ്ങനൊരു ഗുരുവിനെ ഭാരത ചരിത്രത്തിൽ, എല്ലാ ഗുരുക്കന്മാരുടെ ചരിത്രം നിങ്ങളെടുത്ത് പഠിച്ചു നോക്കിയോ, പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനായിട്ട് കേരളം മുഴുവൻ സഞ്ചരിച്ച, അവരോടൊപ്പം സഞ്ചരിച്ച ഗുരു. ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു സംസ്കൃത സ്കൂളിന് വേണ്ടിയിട്ട് പ്ലാവു മരം മുറിച്ചു വെച്ചിരിക്കുക. അതിന്റെ തൊട്ടടുത്തുള്ളൊരു വീട്ടിലെ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അന്നത്തെ കാലത്ത് മുഴുവൻ പാവപ്പെട്ടവർ തന്നെ, അതിലും പാവപ്പെട്ടവനാണ് അദ്ദേഹം. മേൽക്കൂരയില്ലാത്ത വീട്, ചോർന്നൊലിക്കുന്ന വീടിന്റെ ഉള്ളിൽ മൂന്ന് കുട്ടികളെയും കൊണ്ട് ചാക്കിൽ പൊതിഞ്ഞ് വീടിന്റെ ഒരു ഓരത്ത് നിൽക്കുക, ഭാര്യയും മൂന്ന് മക്കളും ഇയാളും കൂടെ. മോളിൽ നിന്ന് വീഴുന്ന മഴയുടെ ഒരു തുള്ളി പുറത്തേക്ക് പോകുന്നില്ല, അകത്തേക്ക് തന്നെ പതിക്കുകയാണ്. ഇടവപ്പാതിയാണ്, നിർത്താൻ പറഞ്ഞാൽ നിർത്തുന്ന പ്രക്രിയ അവിടെ ഇല്ല, അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അവസാനം എന്തായി? ഇദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തോട് പറഞ്ഞു, നമ്മുടെ ആശ്രമത്തിലെ ആ പ്ലാവ് വരെ മുറിച്ചു വെച്ചിരിക്കുന്നില്ല, അതിലെ കുറച്ചെടുത്താൽ നമുക്ക് മേൽക്കൂര ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അതൊരു കാര്യം ശരിയാ, പക്ഷെ ഗുരുദേവന് കുഴപ്പമില്ലെന്നേ. ഗുരുദേവൻ ഒന്നും പറയില്ല. ആ സ്ത്രീക്ക് നല്ല ഭക്തിയുണ്ടായിരുന്നു. ഗുരുദേവൻ ഒന്നും പറയില്ല, ഗുരുദേവൻ നമ്മെ ഒന്നും ചെയ്യില്ല, കാര്യം എന്താ, ഇല്ലായ്മയിൽ നിന്നല്ലേ നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഈ സ്ത്രീയുടെ പ്രേരണ കൊണ്ട് 12 മണി രാത്രി നേരത്ത് ആശ്രമത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ പുരുഷൻ നേരെ അവിടെ ചെന്നു. ചെന്നിട്ട് മുറിച്ചു വച്ചിരിക്കുന്ന ഒരു പ്ലാവും കഷ്ണം എടുത്ത് തോളത്ത് വെച്ചു. മുന്നോട്ട് നടക്കാനായിട്ട് ആരംഭിച്ചപ്പം മറുതല പൊന്തി. പുറകിൽ നിന്ന് ആജ്ഞാപിക്കുന്ന ഒരു ശക്തിയും മുന്നോട്ട് നടക്കുന്നു പറഞ്ഞു. മോഷ്ടിക്കുന്നവനെ ആരെങ്കിലും പിടിച്ചവൻ എന്താ ചെയ്യുക, സാധാരണ രീതി, ഇട്ടിട്ട് ഓടാൻ നോക്കും. പുറകിൽ നിന്നൊരു ശക്തിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇടാൻ തോന്നിച്ചില്ല, മുന്നോട്ട് നടന്നു. വീട്ടിൽ ചെന്ന് ഈ പ്ലാവിന്റെ കഷ്ണം ഇട്ട് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഞാനും നിങ്ങളും ഇന്നെല്ലാം വലിയ വലിയ ക്ഷേത്രത്തെ പ്രതിഷ്ഠിച്ച് നിലവിളക്കം കൊളുത്തി വെച്ച് ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനാ മറുതലം പൊന്തിച്ച് തൊള്ള വെച്ചിരുന്നത്. ഇതായിരുന്നു ഗുരുദേവൻ നമുക്ക് കാണിച്ചു തന്ന മാർഗം. ഇതെല്ലാം നമ്മളൊക്കെ മറന്നുപോയി. ഗുരുദേവന്റെ ലളിതമായ ജീവിതമുണ്ട്. ഗുരുദേവൻ ശിവഗിരിയിൽ താമസിക്കുമ്പോഴും പർണശാലയ്ക്കുള്ളിലാണ് താമസിച്ചിരുന്നത് ഏറ്റവും കൂടുതൽ സമയം. ലളിതമായ ജീവിതം കൊണ്ട് ലോകത്തിനെ എങ്ങനെയൊക്കെ ഉപകരിക്കാമെന്നുള്ള കാര്യം പഠിപ്പിച്ചു തന്ന ഗുരുവിന്റെ അനുയായികളായി നമ്മൾ ഒരാൾ പോലും എന്താണ് ആ മാർഗത്തിലേക്ക് ചരിക്കുന്നില്ല എന്നുള്ളത് ഗുരുവിനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന ഒന്നാണ്. ഡോക്ടർ സുമാർ അഴീക്കോട് എഴുതിയ പുസ്തകമുണ്ട് ഒരു ഗുരുവിന്റെ ദുഃഖം. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ, ഗുരുവിനെങ്ങനെയാ ദുഃഖമുണ്ടാകുക? ഈശാവാസി ഉപനിഷത്തിൽ തന്നെ പറയും, ശോകം മോഹം ഇതെല്ലാം ഇല്ലാത്തവനാണ് ആര്? ഗുരുവെന്ന് പറയുക. അവിടെ ശോകമേകത്വ ദൃക്കിന് ഏകത്വത്തെ ദർശിച്ച പരമാത്മാവിനെ കണ്ടവന് ശോകമില്ല, ആരെന്ത് ചെയ്താലും. പക്ഷേ ഇങ്ങനെയുള്ള നമ്മളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ഗുരുവിനും ശോകമുണ്ടോ എന്ന് തോന്നിപ്പോകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സുമാരഴീക്കോട് പണ്ട് ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്നപ്പോൾ പറഞ്ഞ വാക്യം പോലെ, ഗൃഹസ്ഥ ജീവിതത്തിനകത്ത് വേണ്ടുന്നതൊന്നും ഇന്ന് ഇല്ലാണ്ടായോ എന്നുള്ള സംശയമാണ്. ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, എന്താ അങ്ങ് കല്യാണം കഴിക്കാൻ എന്ന് ചോദിച്ചു. കല്യാണം കഴിക്കാത്തവരെ കണ്ടുകഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്താ കല്യാണം കഴിക്കാഞ്ഞേ എന്ന് ആദ്യം ഒരു ചോദ്യം ചോദിക്കും. ഇനി അയാൾ എന്ത് പറഞ്ഞാലും നമ്മുടെ വിശ്വാസത്തിന് യോജിക്കുന്ന അല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കുകയില്ല. എന്തായാലും സുമാർ അഴീക്കോടിനോട് ഈ ചോദ്യം പത്രപ്രവർത്തകൻ ചോദിച്ച് പകർത്തി എന്നിട്ട് ഒരു പോസ്റ്റ് കാർഡ് എടുത്തുകൊണ്ട് വന്ന് അദ്ദേഹം ഈ പത്രപ്രവർത്തകന് കൊടുത്തു. അദ്ദേഹം അത് വായിച്ചു. എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? കോട്ടയത്തു നിന്നുള്ളൊരു ക്രിസ്ത്യാനി എഴുതിയ കാർഡാണത്. അതിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദരണീയനായ സുമാർ അഴീക്കോട് സാറിന്, അങ്ങ് എഴുതിയ തത്വമസി എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചു. എന്റെ ഭാര്യ ഇവിടെ നിന്നും പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയപ്പോഴാണ് എനിക്കത് വായിക്കാൻ സാധിച്ചത്. എന്റെ ഭാര്യ ഇവിടെ ഉള്ളപ്പോഴാണ് ഞാൻ ആ പുസ്തകം വാങ്ങിച്ചതെങ്കിൽ കൂടിയും പിണങ്ങിപ്പോയപ്പോഴാണ് എനിക്കത് വാങ്ങിക്കാൻ സാധിച്ചത്. അപ്പൊ എന്താ അർത്ഥം? ഭാര്യ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെഴുതാൻ പറ്റില്ല? തത്വമസി എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ പറ്റില്ല എന്ന്. ഇത് നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, കോട്ടയത്തെ. അപ്പൊ എന്തായാലും ഇതൊരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാര്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹസമ്പത്തുകളൊക്കെ ചോർന്നുപോയ ഓട്ടക്കലമായി നമ്മൾ മാറുമ്പോൾ അത് ആർജിക്കാനുള്ള ഒരു ഉപായമാണ് ഈ ശ്രീനാരായണ വിജയം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യത്തിന്റെ സപ്താഹം, ഗുരുഭാഗവത സപ്താഹം. കേൾക്കുംതോറും കേൾക്കുംതോറും ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. ഇനി ഇത് കഴിഞ്ഞാൽ ആലുവ ദ്വൈതാശ്രമം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. എന്തായാലും ഗുരുദേവനെ ആരാധിച്ചിരുന്ന അനേക ലക്ഷം ജനങ്ങളെക്കാൾ ഉപരി അത്ഭുതതന്ത്രന്മാരായ അത്ഭുതജ്ഞാനികളായ ശിഷ്യന്മാരുടെ പൂജയാണ് ഗുരുദേവന്റെ ഏറ്റവും വലിയ മഹത്വം. ചട്ടം ഏറ്റവും ശിവലിംഗദാസ് സ്വാമികള്, ചൈതന്യാനന്ദ സ്വാമികള്, ബോധാനന്ദ സ്വാമികള് തുടങ്ങിയിരിക്കുന്ന പ്രഗത്ഭന്മാർ നാരായണ ഗുരുദേവനെ പൂജിച്ച് അവരുടെ അനുഗ്രഹം വാങ്ങി, ഗുരുദേവന്റെ അനുഗ്രഹം വാങ്ങിയ മഹാസുകൃതികളുടെ മുമ്പിൽ നമുക്ക് തലകുനിക്കാം. ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ ഇങ്ങനെ ധർമ്മമാർഗത്തിൽ ചരിക്കുന്ന ഗുരു, എല്ലാവർക്കും ഉപദേശം കൊടുത്തുകൊണ്ട് അങ്ങ് ശിവഗിരിക്കുന്നിൽ വിരാജിക്കുന്ന, തന്റെ ജ്ഞാനവൈഭവം കൊണ്ടും തപോനിഷ്ഠ കൊണ്ടും വിരാജിക്കുന്നു ഭക്തജന ലക്ഷങ്ങൾക്ക് അനുഗ്രഹം വാങ്ങി അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട്. ബാക്കി കാര്യം നാളെ നമുക്ക് വായിക്കാം. കീർത്തനത്തോടുകൂടി എല്ലാവരും തൊഴുതിരിക്കുക.
ാടി കാട്ടി ഗുരുനാരായണായ നമ മംഗള സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ ഉത്കർഷമാർന്ന ഗുരുദേവന്റെ സന്നിധിയിൽ വിശ്വപ്രസിദ്ധ കവിടാകോർ ഗാന്ധിജിയും വന്നായവർക്ക് പരമാനന്ദമാർന്ന പരമാചാര്യ രൂപ ഗുരു നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ
നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ
ആത്മീയമായ അറിവ് നൽകുന്നതിന് പുനരത്വൈര ബോധമവിലക്കും
ലഭിപ്പതിന് ആത്മോപദേശ ശതകങ്ങൾ ചൊരിഞ്ഞ പരമാചാര്യ രൂപഗുരുനാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ
നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ
യോജിച്ചു ശക്തി നിലനിർത്തി മനുഷ്യരുടനായ അവകാശമറിഞ്ഞിടുന്നതിന്
ദുരുപയോഗം ചമച്ചു ജനനീതിക്കു വേണ്ടി അടരാടുന്നതിന്നുമി നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ
നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ
തീരാത്ത ബാധ പലതും മാറ്റി വ്യാധികളും മാറാത്ത ചാന്തുകളതും മാറ്റി വ്യാധികൾ
പ്രാർത്ഥിച്ചവർക്ക് ഭയമായി അവശരുടെ ദുഃഖങ്ങൾ തീർത്ത ഗുരുനാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ
നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ
സൽക്കമ്മമേവരുമനുഷ്ഠിച്ചു ജാതി മതവിഭ്രാന്തി വിട്ടു തമസ്നേഹം പുലർത്തിടുക
ദുഃഖങ്ങളറ്റു പരമാനന്ദമോളു സൗഖ്യേന വാഴ്വതിനു നാരായണായ നമ
നാരായണായ നമ നാരായണായ നമ നാരായണായ നമ
നാരായണ നാരായണ സകല സന്താപനാശന പരബ്രഹ്മ രൂപഗുരുനാരായണായ നമ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ
Yeah.